നന്ദിയുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ തലകളെ നമുക്ക് വണങ്ങാം.
Heavenly Father, we are grateful to thee today for this.
സ്വർഗീയ പിതാവേ, ഈ ദിവസം ഒരു വട്ടം കൂടി ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ അവിടുന്ന് നൽകിയ ഈ വിശേഷ അവസരത്തിനായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഒരു ദിവസം മർത്യരായ ഞങ്ങൾ അവസാനമായി കൂടിച്ചേരുമെന്നും അതിനുശേഷം ഒരു മഹത്വമേറിയ അവസ്ഥയിൽ ഞങ്ങൾ നിന്നോടൊപ്പം സമ്മേളിക്കുമെന്നും അന്ന് എല്ലാ കാലത്തിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ട എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടുമെന്ന് ഞങ്ങൾ അറിയുന്നു. ആ നാഴിക വന്നുചേരുന്നതിനായി ഞങ്ങൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ഓ, ഞങ്ങളുടെ ഹൃദയങ്ങൾ ഉച്ചത്തിൽ തുടിക്കുന്നു. അതിനാൽ എല്ലാ ഭയങ്ങളും ഞങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകുന്നു. ഞങ്ങൾക്ക് യാതൊന്നും ഭയപ്പെടുവാനോ യാതൊന്നും ഭീതിപ്പെടുവാനോ ഇല്ല. നിത്യനായ ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ വാഗ്ദത്തങ്ങൾക്കായി ഞങ്ങൾ മുമ്പോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയും കൂടാതെ അവ സത്യമാണെന്ന് ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾ അതിനുവേണ്ടിയാണ് ജീവിക്കുന്നത്, ആ നാഴികയ്ക്ക് വേണ്ടി, ആ സമയത്തിനു വേണ്ടി. അതായത് ഈ നശ്വരമായത് മാറിപ്പോകുമ്പോൾ നാം അവനെ പോലെയായിത്തീരും. അവിടെ പിന്നെ ഒരു രോഗമോ ദുഃഖമോ ഹൃദയവേദനയോ ഉണ്ടായിരിക്കില്ല. ഓ, അപ്പോഴേക്കും എല്ലാം തീർന്നിരിക്കും. അങ്ങനെ ഞങ്ങളുടെ ഹൃദയത്തിൽ ആനന്ദത്തോടും വിശ്വാസത്തോടും ധൈര്യത്തോടും ആ ദിവസത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ആ കാരണത്താലാണ് കർത്താവെ, ഞങ്ങളുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് കരുണയ്ക്കായി അപേക്ഷിക്കുന്നതിന് ഞങ്ങൾ ഇന്നിവിടെ കൂടി വന്നിരിക്കുന്നത്. അതിനാലാണ് ഈ വേദിയെ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത്. കാരണം ഞങ്ങൾ മർത്യരും ഞങ്ങളിൽ അനേകം തെറ്റുകളുണ്ടെന്നും ഞങ്ങൾ കുറ്റങ്ങളാൽ നിറഞ്ഞിരിക്കുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു. എന്നാൽ ഞങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് തുറന്ന ഹൃദയത്തോടെ ഞങ്ങളുടെ സ്വർഗീയ പിതാവിങ്കിലേക്ക് നോക്കുന്നതിനും ഞങ്ങളുടെ വിശ്വാസവും ശക്തിയും പുതുക്കി അവന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തമനുസരിച്ച് ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ സ്വർഗത്തിൽ ഇരിക്കുന്നതിനുമാണ് ഈ നാഴികയിൽ നാം ഇവിടെ കൂടിയിരിക്കുന്നത്. കാരണം അവന്റെ വാഗ്ദത്തമനുസരിച്ചാണ് നാം മരണത്തിൽ നിന്നും ജീവങ്കലേക്ക് കടന്നിരിക്കുന്നുവെന്ന് നാം അവകാശപ്പെടുകയും ഒരു സ്വർഗീയ അന്തരീക്ഷത്തിൽ നാം അവനോടുകൂടെ ഇരിക്കുന്നതിനായി മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുന്നു. ഞങ്ങൾ അറിയണമെന്ന് അവൻ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങളെ രാവിലെ സമയം പഠിപ്പിക്കുകയും ഞങ്ങളുടെ മുമ്പിൽ കിടക്കുന്ന ഭാവിയിലെ ദിവസങ്ങളിലേക്ക് ജീവനെ നിലനിർത്തുന്നതിനായി ജീവന്റെ അപ്പത്തെ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, അനുവദിച്ചേരണമേ. ഇതാകുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. അത് ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾക്കിരിക്കാം. നിങ്ങൾ ഓരോരുത്തർക്കും എന്റെ പ്രഭാത വന്ദനം. ഇന്ന് രാവിലെ സമയം വീണ്ടും നിങ്ങളോടൊപ്പം ആരാധനയുടെ ഈ സ്വർഗീയ അന്തരീക്ഷത്തിൽ ഒരുമിച്ച് കൂടാനിടയാകാതെ ഒരു വലിയ നല്ല കാര്യമാകുന്നു. സ്വല്പം താമസിച്ചു പോയ കാരണം ചില നിമിഷങ്ങൾക്ക് മുമ്പ് തീരെ മോശമായ അവസ്ഥയിലുള്ള ചില ടെലിഫോൺ സന്ദേശങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. ഒരു കുട്ടി മരണക്കിടക്കയിലായിരുന്നു. ഞാനിവിടെ നിൽക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണെന്നതുപോലെ കർത്താവ് അവന്റെ ശരീരത്തെ തൊടുകയും അവനെ വീട്ടിലേക്ക് അയക്കുകയും ചെയ്തു. ഈ കുട്ടി ഇവിടെ നിൽപ്പുണ്ട്. അവൻ എന്റെ കസിന്റെ മകനാകുന്നു. അവരെല്ലാം തുടക്കം മുതലേ കത്തോലിക്കക്കാരാണ്. എന്നാൽ അവർ ഇന്ന് രാവിലെ ദിവ്യ ബലിക്ക് പോകുകയും എന്തോ എന്ന് അവരോട് ഇവിടേക്ക് വരാനായി പറയുകയും ചെയ്തു. അങ്ങനെ അവരിലൊരു മാറ്റമുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് അവരിപ്പോൾ വീട്ടിലേക്ക് വന്നിട്ട് സ്നാനത്തിനായി ഒരുങ്ങുകയാണ്. അങ്ങനെ അത്ഭുതകരമായ കാര്യങ്ങളാണ് നമ്മുടെ കർത്താവ് എപ്പോഴും ചെയ്യുന്നത്. അവൻ തുടർച്ചയായി അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ ഇവിടെ എത്തിയ ശേഷം അകത്തേക്ക് കടക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അവർക്കത് കഴിഞ്ഞില്ല. അകത്ത് കടക്കുവാൻ യാതൊരു നിർവാഹവുമില്ല എന്ന് അവർ പറഞ്ഞു. നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിലേക്ക് വരിക, നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ന്യൂയോർക്കിലേക്കുള്ള വഴിയിൽ വെച്ച് ഈ യോഗത്തിലേക്ക് കടന്നു വരുന്നതിനായി ഞാനിവിടെ ഇറങ്ങിയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും എന്ന് ഞാൻ ഓർത്തു. അതിനാൽ നിങ്ങളിലുള്ള അഗ്നിയാൽ എന്നിലുള്ള അഗ്നിയെ പുതുക്കാൻ കഴിയുമെന്ന് എനിക്കറിയാമായിരുന്നതിനാൽ ഇന്ന് രാവിലെ ഒരു ദിവസത്തേക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ യാത്ര നിർത്തി. ഞങ്ങൾ ഇന്നലെയാണ്, അല്ല, മിനിഞ്ഞാൻ ഉച്ചയ്ക്കാണ് ഇവിടെ എത്തിച്ചേർന്നത്. പിന്നെ ഞങ്ങൾക്ക് പുറപ്പെടേണ്ടതായിട്ടുണ്ട്. ഞാൻ ഇന്ന് ഉച്ച കഴിഞ്ഞ് പുറപ്പെടാൻ പോവുകയായിരുന്നു. എന്നാൽ ഞാൻ വിചാരിച്ചു അത് രാവിലെ തന്നെ പോകാമെന്ന്. ന്യൂയോർക്കിനും ഈ സ്ഥലത്തിനും ഇടയിൽ റോഡിൽ മഞ്ഞിന്റെ കുഴപ്പമുണ്ടായേക്കാനിടയുണ്ട്. അതിനാൽ വെർജീനിയ വഴി പർവ്വത പ്രദേശങ്ങളിൽ കൂടിയും കൂടാതെ അലിഗനിലൂടെയും അതിന്റെ താഴെയുള്ള അഡിറോണ്ടക്സ് വഴിയും കൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തുടങ്ങുകയും അവിടെ ഒരു പുതിയ കളിയരങ്ങാണുള്ളതെന്നുള്ളതിനെ പറ്റി ഞാൻ മറന്നുപോയി. സെയിന്റ് നിക്കോളാസിന്റെ പേരിലുള്ള പഴയ അരങ്ങ് അവർ പൊളിച്ചു കളഞ്ഞിട്ട് പുതിയൊന്ന് പണിതിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്കറിയാവുന്നിടത്തോളം അവർ അത് കൊടുക്കാൻ തുടങ്ങിയതിനു ശേഷം തൊട്ട് നമ്മുടെ കുറച്ച് യോഗങ്ങൾക്കായി ആദ്യത്തെ ഏതാനും രാത്രികൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനുവേണ്ടി മഹത്തായ ന്യൂയോർക്കിലെ പെന്തിക്കോസ്തുകാരായ ജനങ്ങളോട് നാം നന്ദിയുള്ളവരാണ്. കൂടാതെ മറ്റ് പല സഭകളും സഹകരിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനാൽ നാം ഒരു മഹത്തായ സമയത്ത് പ്രതീക്ഷിക്കുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം അടുത്തയാഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങൾ മടങ്ങിയെത്തും. കൂടാതെ ദൈവഹിതമെങ്കിൽ ഞായറാഴ്ച രാവിലെയുള്ള ആരാധനയിൽ എത്തിച്ചേരാമെന്ന് ആശിക്കുന്നു. പിന്നെ ഞാൻ എല്ലായ്പ്പോഴും ചെയ്യാറുള്ളതുപോലെ പാസ്റ്ററിന്റെ സമയം വീണ്ടും കയ്യേറുകയും ചോദിക്കാതെ തന്നെ എനിക്ക് ചിലപ്പോൾ കടന്നുപറ്റാൻ കഴിയും എന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. പിന്നെ ഇവിടെ നല്ലവരായ ഒരു കൂട്ടം ജനങ്ങൾ ഉണ്ടായിരിക്കെ നഗരത്തിന് പുറത്തുള്ളവരായ ജനങ്ങളെ ഞാൻ കാണുന്നു. കൂടാതെ പാസ്റ്ററിന് പ്രത്യേകമായി യാതൊന്നും പറയാനില്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ കുറച്ച് സമയം ഒരു ചെറിയ ആരാധന നടത്തുകയും അതിനുശേഷം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നന്ദിയുണ്ട്. ഇന്ന് രാത്രിയിൽ ദൈവിക രോഗശാന്തിയെക്കുറിച്ച് പ്രസംഗിക്കണമെന്നും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ഞാൻ വിചാരിക്കുന്നു. നേരത്തെ തുടങ്ങിയിട്ട് നേരത്തെ തന്നെ പോകാൻ കഴിയും. അങ്ങനെ പാസ്റ്റർ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ സാധാരണ 7:30 തുടങ്ങുന്നത്, അത് ശരിയല്ലേ? ഇന്ന് രാത്രിയിൽ 7 തുടങ്ങുന്നതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അങ്ങനെയെങ്കിൽ എനിക്ക് 7:30 പ്രസംഗം ആരംഭിക്കുവാൻ കഴിയുകയും 8 or 8:30 എനിക്ക് തീർക്കാൻ കഴിയുകയും അത് ജനങ്ങൾക്ക് സമയത്തിന് പോകാൻ ഇടയാക്കുകയും ചെയ്യും, ശരിയല്ലേ? 8 or 8:30 എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചു. ആ സമയത്ത് തന്നെ തീർക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നത് എപ്പോഴാണെന്ന് നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ. കഴിഞ്ഞ ശീതകാലത്ത് ഞങ്ങൾ ഇവിടെ വന്നുപോയതിന് ശേഷം ഞങ്ങൾക്കൊരു മഹത്തായ സമയം ലഭിക്കുകയും കർത്താവ് പല വലിയ കാര്യങ്ങളിൽ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ കുറച്ചാഴ്ചകൾക്ക് മുമ്പ് കോളറഡയിൽ വെച്ച് കർത്താവിൽ നിന്നും ഏറ്റവും അടുത്തായി ഉണ്ടായ സന്ദർശനത്തെക്കുറിച്ച് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതേക്കുറിച്ച് ജനങ്ങളോട് സംസാരിക്കണമെന്ന് ഞാൻ വിചാരിക്കുകയും അത് ചിലപ്പോൾ രോഗികൾക്കും പീഡിതർക്കുമായുള്ള ഇന്ന് രാത്രിയിലെ രോഗശാന്തി ശുശ്രൂഷയിൽ അവരിലത് വിശ്വാസത്തെ ഉത്തേജിപ്പിച്ചിട്ട് ഒരു നല്ല രോഗശാന്തിയുടെ യോഗത്തെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് രാത്രിയിലെ ഈ ആരാധനയ്ക്കായി ഏകദേശം 1 മുമ്പ് എന്തോ എന്റെ ഹൃദയത്തെ തൊടുകയുണ്ടായി. അതൊരു പക്ഷേ ഞാൻ വിചാരിക്കുന്നു അവർ ഇത് ടേപ്പ് ചെയ്യുന്നുണ്ടോ? അതെ, ശരി. ഈ ടേപ്പുകൾ മറ്റുള്ളവർക്കായി പോവുകയാണെങ്കിൽ അതെവിടെയാണെന്ന് എനിക്കറിയാൻ കഴിയും. ഇന്ന് രാവിലെ സമയം എന്താണ് ഞാൻ സംസാരിക്കാൻ പോകുന്നതെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. അത് ശരിയാണെന്ന് ഞാൻ അറിയുന്നു. ആ സന്ദേശത്തിന്റെ ഭാഗം ശരിയാണെന്ന് എനിക്കറിയാം. ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്റെ മനസ്സിലുള്ള ഒരു ചോദ്യമാണ്. അത് തികച്ചും ഒരു യാഥാർത്ഥ്യമായി കാണപ്പെടുന്നു. എനിക്കത് വെളിപ്പെടുത്തി തരുന്നതുവരെ ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറയുകയും അത് ജനങ്ങളുടെ മനസ്സിൽ ഒരു തെറ്റായ ധാരണ ഉണ്ടാക്കിവിടാൻ കാരണമാകുമോ എന്ന് ഞാൻ അതിനെക്കുറിച്ച് അത്രമാത്രം ഭയപ്പെട്ടിരുന്നു. ഞാൻ പ്രസംഗിക്കുന്നതിന് വേണ്ടി കുറിച്ചുകൊണ്ടുവന്നിട്ടുള്ള കുറിപ്പുകളുടെ ഒരു ഭാഗം ഞാൻ വിട്ടുകളയുകയാണ്. അതിനാൽ ഞാൻ അതിനെ അത്രമാത്രം കട്ടിയുള്ളതാക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നോക്കൂ, ഒരു വ്യക്തി, ഞാൻ കർത്താവായ ദൈവത്തെ സ്നേഹിക്കുന്നു, ഞാൻ അവനെ സ്നേഹിക്കുന്നുവെന്ന് എനിക്കറിയാവുന്ന ഒരേയൊരു മാർഗം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നതാണ്. ആ ഒരൊറ്റ മാർഗത്താൽ മാത്രമാണ് ഞാനത് അറിയുന്നത്. എന്നിരിക്കലും നിങ്ങളോട് പറയേണ്ടതായിട്ട് എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന കാര്യങ്ങളെ നിങ്ങളോട് പറയാതിരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ചില കാര്യങ്ങൾ ഞാൻ അല്പം കഠിനമായി പറഞ്ഞാൽ അത് നിങ്ങളെ വേദനിപ്പിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കൂടാതെ നിങ്ങൾക്ക് പ്രസംഗവേദിയിലേക്ക് കടന്നിട്ട് നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നടത്തിക്കൊണ്ടെങ്കിൽ അത് പറയാണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അത്രമാത്രം. അപ്പോൾ ചിലർ അതിന് വേറെ വിധത്തിൽ അർത്ഥം നൽകിയിട്ട് അതിനനുസരണമായി പോകുകയും ആരെങ്കിലും മറ്റു ചിലർ ഓ അതിങ്ങനെയാകുന്നു എന്നും മറ്റും പറയും. എന്നാൽ ഞാൻ എന്താണ് പറയാൻ പോകുന്നത് എന്ന കാര്യം അനുമാനിക്കുന്ന ഒന്നാണ് എന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ അനുമാനം എന്ന വാക്കിന്റെ അർത്ഥം തെളിവില്ലാതെ തന്നെ ശരിയാണെന്ന് വിചാരിക്കുക എന്നതാണ്. അതിനാൽ ഇത് സത്യമാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ഇത് നിങ്ങൾക്ക് ചിന്തിക്കുവാനായി ഞാൻ നൽകുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഇതിനെ തൂക്കി നോക്കിയിട്ട് എന്താണ് അതിനെക്കുറിച്ച് കരുതുന്നതെന്ന് കാണുക. തീർച്ചയായും അത് തിരുവെഴുത്തുപരമായ ഒന്നാണ്, കാരണം അങ്ങനെയല്ലാതെ യാതൊന്നും ഞാൻ പ്രസംഗിക്കുകയില്ല. എന്നാൽ ആ സമയം ഇപ്പോഴാണോ? അത് ഈ നാഴികയിലേക്ക് എത്തിച്ചേർന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം അതിനെയാണോ അർത്ഥമാക്കുന്നത്? അതങ്ങനെ ആകരുതെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അത് ശരിയാകരുതെന്നും ഇതാ നാഴികയാകരുതെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് സംഭവിക്കാൻ പോവുകയാണ്. എന്നാൽ അത് ആ സമയം വരെ എത്തിയിട്ടുണ്ടോ? നോക്കൂ, അതാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. അതേക്കുറിച്ച് എനിക്ക് യാതൊന്നും അറിയില്ലെന്ന് എല്ലാവരും ശരിക്കും മനസ്സിലാക്കുന്നു. ഞാൻ കേവലം ഇതാണോ ആ സമയം? അങ്ങനെയെങ്കിൽ ദൈവത്തിന് നമ്മളോട് കരുണയുണ്ടാകട്ടെ. എന്നാൽ അത് ഈ സമയമല്ലെങ്കിൽ അതിനിയും വരാൻ പോവുകയാണ്. ഇപ്പോൾ കഴിയുമെങ്കിൽ ഉടനെ തന്നെ കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഒരു വലിയ യാത്രയുടെ പരിപാടി ഞങ്ങളുടെ മുമ്പിൽ കിടക്കുന്നു. ക്രിസ്മസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ എനിക്ക് വിദേശ രാജ്യങ്ങളിലേക്ക്, അതായത് യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും പോകേണ്ടതായിട്ടുണ്ട്, പ്രത്യേകിച്ചും യൂറോപ്പിൽ. അതിനുശേഷം കുറച്ച് യോഗങ്ങൾക്കായി എനിക്കിവിടെ ഐക്യനാടുകളിലേക്ക് തിരികെ വരികയും പിന്നെ ദക്ഷിണാഫ്രിക്കയിലേക്ക് തിരികെ പോകുകയും ചെയ്യുന്നതാണ്. September 2 തൊട്ട് ദക്ഷിണാഫ്രിക്കയിലെ ദർബാൻ എന്ന സ്ഥലത്ത് യോഗം തുടങ്ങുകയും അത് മിക്കവാറും 10 വരെ ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ 3 അവിടെ നിന്നും ജോഹാനസ്ബർഗിൽ പോയിട്ട് വീണ്ടും തുടങ്ങേണ്ടിയിരിക്കുന്നു. എന്നാൽ സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളിൽ April തുടങ്ങണമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ്, ഹോളണ്ട്, സ്വിറ്റ്സർലൻഡ്, ജർമ്മനി തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകണം. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിലായിരിക്കുക. ഇപ്പോൾ ക്രിസ്മസ് സമയമാകുന്നുവല്ലോ. ക്രിസ്മസിന് ശേഷം ഞങ്ങൾക്കിവിടെ കുറച്ച് യോഗങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. എന്തായാലും ക്രിസ്മസിന് ഞങ്ങൾ ഇവിടെ വീട്ടിലായിരിക്കാൻ ആഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളും ക്രിസ്മസിന് വീട്ടിൽ വരാനായി കാത്തിരിക്കുകയാണ്. ഞങ്ങൾ അരിസോണ ദേശത്തെ സ്നേഹിക്കുന്നു. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയും കിട്ടാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന കാര്യം ഈ സഭയും നിങ്ങൾ ജനങ്ങളുമാണ്. ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ എന്ത് ചെയ്താലും യാതൊരു കാര്യവുമില്ല. കുഞ്ഞുങ്ങളും ഞാനും ഭാര്യയും എല്ലാവരും തന്നെ ഇതുപോലെ മറ്റു യാതൊരു സ്ഥലവുമില്ല. അത് ശരിയാണ്, മറ്റു യാതൊരു സ്ഥലവുമില്ല. ഞാൻ 7 കടലുകളിലും കൂടെ യാത്ര ചെയ്യുകയും എല്ലായിടത്തും പോയിട്ടുമുണ്ട്. എന്നാൽ ഈ ചെറിയ സ്ഥലം പോലെ പരിശുദ്ധമായ ഒരു സ്ഥാനം വേറെങ്ങ് ഞാൻ കാണുകയുണ്ടായിട്ടില്ല. ഇതാകുന്നു അത്. നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരിക്കൽ ഇവിടെ നിന്നും പുറത്തുപോയി നോക്കുക. ഇവിടത്തെ കുറിച്ച് എന്തോ പ്രത്യേകമായ ഒന്നുണ്ട്. ഞാൻ മിക്കവാറും ലോകമെങ്ങും പോയിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്ക് ഇവിടെ അനുഭവപ്പെടാറുള്ളതുപോലെ ദൈവത്തിന്റെ ആത്മാവിന്റെ സ്വാതന്ത്ര്യവും കാര്യങ്ങളും ഞാൻ ഇവിടെ നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്നതുപോലെ ഒരിക്കലും ഒരിടത്തും ഒരുവട്ടം അനുഭവപ്പെട്ടിട്ടില്ല. ഇവിടെയാകുന്നു അത്. അന്ന് ഞാൻ ആ മൂലക്കല്ല് ഇവിടെ സ്ഥാപിച്ചപ്പോൾ കർത്താവായ ദൈവമേ, ഇത് വീണു പോകാൻ ഇടയാകരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ജനങ്ങൾ പറഞ്ഞു, 2 മാസത്തിനകം ഇത് മോട്ടോർ വാഹനങ്ങളുടെ ഷെഡായി തീരുമെന്ന്. ഞാൻ പറഞ്ഞു, കർത്താവ് ഇത് വീഴാൻ ഇടയാക്കരുതേ. യേശു തിരിച്ചു വരുമ്പോൾ ജനങ്ങൾ ഇവിടെ നിന്ന് നിന്നെ സ്തുതിക്കുവാൻ ഇടയാക്കണമേ. അതങ്ങനെ സംഭവിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ നാം വേദപുസ്തകം തുറന്നിട്ട് കർത്താവ് തന്റെ അനുഗ്രഹങ്ങളെ നമുക്ക് നൽകുന്നതിനായി പ്രതീക്ഷിക്കാം. ചില വേദഭാഗങ്ങളെ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ സൂചിപ്പിക്കുന്നതിനായി ചില കുറിപ്പുകളും ചില വേദഭാഗങ്ങളും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വേദപുസ്തകത്തിൽ നിന്നും 3 ഭാഗങ്ങളിൽ നിന്നും വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആദ്യമായി ഞാൻ അവയെ നിങ്ങൾക്ക് തരാം. യൂദയുടെ ലേഖനത്തിൽ നിന്നും 5-6 വാക്യങ്ങൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യൂദയുടെ ലേഖനം 1 അധ്യായം മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിനുശേഷം പത്രോസിന്റെ 2 ലേഖനം 2 അധ്യായം 4-5 വാക്യങ്ങൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ പത്രോസിന്റെ 1 ലേഖനം 3 അധ്യായത്തിന്റെ 18-20 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ ഇന്ന് രാവിലത്തേക്കുള്ള എന്റെ വിഷയം ഇപ്പോൾ തടവിലുള്ള ആത്മാക്കൾ എന്നതാകുന്നു. അതെ, ഇപ്പോൾ തടവിലുള്ള ആത്മാക്കൾ തടവറയിൽ അടയ്ക്കപ്പെട്ട് എന്നേക്കുമായി ശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുന്നു. ഒരിക്കലും രക്ഷിക്കപ്പെടുന്നതിന് യാതൊരു വഴിയുമില്ലാതെ നോക്കുക, ആത്മാക്കൾ ഇപ്പോൾ തടവിലാക്കപ്പെട്ടിരിക്കുന്നു. ആദ്യമായിട്ട് യൂദയുടെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് വായിക്കാം. യൂദയുടെ ലേഖനം 1-ാമതായും പിന്നെ 2 പത്രോസും പിന്നെ 1 പത്രോസും വായിക്കുന്നതിനെ ഞാനിവിടെ അടയാളപ്പെടുത്തി കൊണ്ടുവന്നിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ യൂദയുടെ മുഴുവൻ പുസ്തകം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ സമയം ലാഭിക്കേണ്ടിയിരിക്കുന്നു, കാരണം ഇപ്പോൾ തന്നെ 5:30 ആയിരിക്കുന്നു. ഞാൻ 5-ാം വാക്യത്തിൽ നിന്ന് തുടങ്ങുന്നു. ഇപ്പോൾ യൂദ ഒരു സഹോദരനും യേശു ക്രിസ്തുവിന്റെ വളർത്ത സഹോദരനുമായിരുന്നു എന്ന് നമുക്കെല്ലാം അറിയാം. നോക്കൂ, അവൻ യോസഫിന്റെ പുത്രനായിരുന്നു. നിങ്ങളോ സകലവും ഒരിക്കലും അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ട് വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. ആദ്യം അവരെ മിസ്രയീമിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് രക്ഷിക്കുകയും പിന്നെ അവരെ നശിപ്പിക്കുകയും ചെയ്യേണ്ടി വന്നു, കാരണം അവർക്ക് നൽകപ്പെട്ടിരുന്ന സന്ദേശത്തിൽ അവർ നിലനിന്നില്ല. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൽ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു.
Angels which once stayed in heaven.
ഒരിക്കൽ സ്വർഗത്തിൽ വസിച്ചിരുന്ന ദൂതന്മാർ തങ്ങളുടെ വാഴ്ചയെ സൂക്ഷിക്കാതിരുന്നതിനാൽ അവർ തങ്ങളുടെ സ്ഥാനത്ത് നിന്ന് വീണുപോകുകയും ഇപ്പോൾ അവർ എന്നേക്കുമായി അന്ധകാരത്തിന്റെ ചങ്ങലയിടപ്പെട്ട് ഈ അവസ്ഥയിൽ മഹാന്യായവിധി ദിവസത്തേക്ക് മറ്റവിശ്വാസികളോടൊപ്പം ന്യായം വിധിക്കപ്പെടാൻ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ 2 പത്രോസ് 2:4 തൊട്ട് വായിക്കാം. അതൊന്നോ അല്ലെങ്കിൽ 2 ലേഖനങ്ങൾക്ക് പിന്നിൽ മാത്രമാകുന്നു.
For if God spared not the angels that sin, but cast them down to hell.
പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും
and spared not the old world, but saved Noah and 8 persons.
പുരാതന ലോകത്തെ ആരാധിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെയും 8 പേരെയും
പാലിക്കുകയും
ദൂതന്മാരെ ആദരിച്ചില്ല. അവരെ അന്ധകാരത്തിന്റെ ചങ്ങലയിലിട്ടിട്ട് നോഹയുടെ കാലത്തുണ്ടായ ന്യായവിധിയാൽ ലോകം മുഴുവൻ നശിപ്പിച്ചു. ഇപ്പോൾ 1 പത്രോസ് 3:18 18-ാം വാക്യം തൊട്ട് നാം വീണ്ടും വായിക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക.
For Christ also has once suffered for sins, the just for the unjust, that he might bring us to God, being put to death in the flesh, but quickened by the Spirit. Put to death in the flesh, but quickened by the Spirit. By which also he went and preached unto the spirits in prison. He preached to these people.
ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്കു വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷയേൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ജഡത്തിൽ മരണശിക്ഷയേൽക്കുകയും എന്നാൽ ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. അവൻ തടവിലുള്ള ഈ ആളുകളോട് പ്രസംഗിച്ചു. ആ പെട്ടകത്തിൽ സ്വൽപ്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷപ്രാപിച്ചു. അത് സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ. യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടും ഇരിക്കുന്നു. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം.
ഹെവൻലി ഫാദർ, സച്ച് എ ലൈൻ ഓഫ് സ്ക്രിപ്ചർ ഹിയർ.
സ്വർഗീയ പിതാവേ, ഇപ്പോൾ ഇവിടെ ഒരേ തരത്തിലുള്ള 3 വേദഭാഗങ്ങളും 3 സാക്ഷികളും തിരുവെഴുത്തിൽ 3 സ്ഥലങ്ങളിൽ അവ സാക്ഷീകരിക്കുന്നു.
Thou hast said in thy word that in the mouth of
രണ്ടോ അല്ലെങ്കിൽ 3 സാക്ഷികളുടെ വായാൽ സകല കാര്യവും ഉറപ്പാകുമെന്ന് അവിടുന്ന് തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ.
Now I pray thee, O God, that thou
ഓ ദൈവമേ, അവിടെ നീ ജനങ്ങളുടെ ഇടയിലേക്ക് വന്ന് ഈ വചനത്തെ, ഈ സന്ദേശത്തെ അതായിരിക്കേണ്ടതായ പ്രകാശത്തിൽ വ്യാഖ്യാനിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഓരോ പുരുഷനും സ്ത്രീയും ആൺകുട്ടിയും പെൺകുട്ടിയും നീ അവർക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം കൽപ്പിച്ചു കൊടുത്തിട്ടുള്ള കഴിവിനനുസരണമായി മനസ്സിലാക്കാനും ഈ 3 സാക്ഷികളും സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നുവെന്ന് ഇപ്പോൾ അറിയാനും ഇടയാക്കണമേ. ഇപ്പോൾ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
Look to him who is our king.
ഇന്ന് രാവിലെ സമയം ഞങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ രാജാവായ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് ഞങ്ങൾ നോക്കുകയും അവിടേക്ക് ഞങ്ങൾ വിശ്വാസത്താൽ ഉയർത്തപ്പെട്ടിട്ട് അവനിൽ സ്വർഗീയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നു. അവന്റെ സന്ദേശത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. കർത്താവെ, ഞങ്ങളിൽ കൂടി സംസാരിക്കുകയും ഞങ്ങളെ കൂടി കേൾക്കുകയും സംസാരിക്കുന്ന അധരങ്ങളെയും കേൾക്കുന്ന ചെവികളെയും പരിച്ഛേദന കഴിക്കണമെന്നും ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങനെ അത് വചനമാകുന്ന അവന്റെ ആദരവിനും മഹത്വത്തിനും ഇടയാക്കണമേ.
Or we asked it in his name. Amen.
അവന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രിയുള്ള രോഗശാന്തിയുടെ യോഗത്തെ കുറിച്ച് ഓർത്തുകൊള്ളുക. പ്രാർത്ഥനയ്ക്കായിട്ടുള്ള കാർഡുകൾ വിതരണം ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനാൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുന്നതാണ്. എന്റെ വശം നിങ്ങളോട് പറയുവാനായി ഞാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് സഭയെ മുഴുവനും എല്ലാ തരത്തിൽപ്പെട്ടതായ ഒരു രോഗശാന്തിയുടെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമെന്ന് ഞാൻ ആശിക്കുന്നു. നാം അങ്ങനെ അത് വിശ്വസിക്കുന്നുവെങ്കിൽ അത് അപ്രകാരം തന്നെ സംഭവിക്കുമെന്ന് എനിക്കറിയാം. ഇപ്പോൾ ഇത് തടവിലുള്ള ആത്മാക്കൾ, അതായത് ഇപ്പോൾ തടവിലുള്ള ആത്മാക്കൾ എന്നാകുന്നു. മനുഷ്യന്റെ പ്രാണൻ എന്നത് അവന്റെ ശരീരമല്ല, അത് പ്രാണനാകുന്നു. പ്രാണൻ എന്ന് പറയുന്നത് ആത്മാവിന്റെ സ്വഭാവത്തെ കാണിക്കുന്ന എന്തോ ഒന്നാകുന്നു. എങ്കിൽ പിന്നെ ഒരു മനുഷ്യന്റെ സ്വഭാവം, നാം മരിച്ചു എന്നവൻ പറയുമ്പോൾ നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് തിരുവെഴുത്ത് വ്യക്തമായി നമ്മോട് പറയുന്നു. ഇപ്പോൾ അത് നിങ്ങളുടെ ശരീരമല്ല മരിച്ചിരിക്കുന്നത്, അത് നിങ്ങളുടെ ആത്മാവുമല്ല മരിച്ചിരിക്കുന്നത്, എന്നാൽ അത് നിങ്ങളുടെ ആത്മാവിന്റെ സ്വഭാവമാണ് മരിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക, സ്വഭാവം എന്നത് പ്രാണനാകുന്നു. നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ടവനാണെങ്കിൽ നിങ്ങളുടെ പ്രാണന്റെ സ്വഭാവം ദൈവമാകുന്നു. അതങ്ങനെയല്ലെങ്കിൽ അത് ലോകത്തിന്റേതാകുന്നു. ആരംഭമുള്ള ഏതിനും ഒരവസാനമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുന്ന ഒരൊറ്റ മാർഗമെന്നത് ഒരിക്കലും ആരംഭമില്ലാത്ത ഒരു ജീവനിൽ കൂടി മാത്രമാണ്. നിങ്ങളുടെ ജീവൻ ആരംഭിച്ചത് നിങ്ങൾ ജനിച്ചപ്പോഴാണ്. ദൈവം ജീവശ്വാസം നിങ്ങളുടെ മൂക്കിലൂതിയപ്പോൾ നിങ്ങൾ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പോഴാണ് നിങ്ങൾ ആരംഭിച്ചത്. നിങ്ങളിൽ ഉണ്ടായിരുന്ന ആ സ്വഭാവത്തിനാൽ നിങ്ങൾ ദൈവത്തിൽ നിന്നും അകന്നിട്ട് നിങ്ങളുടെ സ്വഭാവത്താൽ നിങ്ങൾ ലോകത്തിന്റേതും യഥാർത്ഥത്തിൽ ഒരു മൃഗവുമായിരുന്നു. അത് കൃത്യമായും ശരിയായ ഒരു കാര്യമാണ്. നാം സസ്തന ജീവികളാണെന്ന് ഏതൊരു വ്യക്തിക്കും അറിയാം. എത്ര പേർക്കതറിയാം? നാം സസ്തന പ്രാണികളാണ്, നാം ഉഷ്ണരക്തമുള്ള മൃഗങ്ങളാണ്. എന്നാൽ അത് നമ്മുടെ ഭൂമിയിലെ സൃഷ്ടിയാൽ നാം എന്താകുന്നു എന്നുള്ളതാണ്. എന്നാൽ മറ്റുള്ള സ്വസ്ഥന ജീവികളിൽ നിന്നും നമ്മെ എന്താണ് വ്യത്യസ്തതയുള്ളതാക്കുന്നത് എന്നാൽ അത് ദൈവം ഒരു പ്രാണൻ നമ്മൾ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ള സസ്തന മൃഗങ്ങൾക്ക് വസ്ത്രം ധരിക്കേണ്ട ആവശ്യമില്ല. മറ്റ് യാതൊരു മൃഗത്തിനും തന്റെ ദാനം മറയ്ക്കാനായി വസ്ത്രം ധരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമുക്കത് ചെയ്യേണ്ടിയിരിക്കുന്നു. നാം ഒന്ന് മാത്രമാണ് അത് ചെയ്യുന്നത്, കാരണം നമുക്കൊരു പ്രാണനുണ്ട്. എന്നാൽ നോക്കൂ, മനുഷ്യൻ എപ്രകാരമായിരിക്കുമെന്ന് തുടക്കത്തിൽ ദൈവം അറിഞ്ഞിരുന്നു. അങ്ങനെ അവൻ ഭൂമിയെ സൃഷ്ടിക്കുകയും എല്ലാ തരത്തിലുള്ള ജീവജന്തുക്കളെയും കൊണ്ടുവരികയും ഏറ്റവും താഴ്ന്ന നിലയിലുള്ളവയിൽ നിന്നും ഉയർന്ന നിലയിലുള്ളതിനെ കൊണ്ടുവരികയും അതിലേറ്റവും ഉയർന്ന ജീവിയായ മനുഷ്യൻ കടന്നു വന്നു. അങ്ങനെ ആദ്യത്തെ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുകയും അവൻ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആത്മാവായ മനുഷ്യനായിരുന്നു. വിശുദ്ധ യോഹന്നാൻ 4 പ്രകാരം അത് ദൈവം ആത്മാവാകുന്നു. ഇപ്പോൾ അവനൊരു ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കണം. നിന്റെ വചനം സത്യമാകുന്നു. ഇപ്പോൾ നാം ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു. അവനൊരു ആത്മാവാകുന്നു. എന്നാൽ നിലത്ത് വേല ചെയ്യാൻ മനുഷ്യരുണ്ടായിരുന്നില്ല. അതിനാൽ ദൈവം മനുഷ്യനെ ഭൂമിയിലെ പൊടിയിൽ നിന്ന് നിർമ്മിച്ചു. അതിനുശേഷം അവന്റെ ഒരു വശത്ത് നിന്നും ഒരു ഉപോൽപ്പന്നത്തെ എടുത്തിട്ട് ഒരു വാരിയിൽ എടുത്തിട്ട് അതിൽ നിന്നും പുരുഷന്റെയും സ്ത്രീയുടെയും കൂടിയായ ഇരട്ട സ്വഭാവമുള്ളതായ ഈ മനുഷ്യനെ വേർപെടുത്തി. അവൻ സ്ത്രീയുടെ സ്വഭാവത്തെ എടുത്തു മാറ്റുകയും അത് സ്നേഹമായിരുന്നു. എന്നിട്ട് ഹൗവ എന്ന വ്യക്തിയിൽ കൂടി ഇടുകയും ആദാം ഹൗവ എന്നവളെ പേർ വിളിക്കുകയും അവൾ അവന്റെ ഭാര്യയുമായി തീർന്നു. അവിടെയാണ് അവന്റെ സ്വാഭാവികമായ ഫീലിയോ സ്നേഹം അവന്റെ ഭാര്യയോട് അവനെ കൂട്ടിച്ചേർത്തിരുന്നത്. അപ്രകാരം തന്നെയാണ് ഇന്നും ഒരു മനുഷ്യനായിരിക്കേണ്ടത്. അവളും അവളുടെ ഭർത്താവിനോട് ആയിരിക്കേണ്ടിയതും. പുരുഷത്വ സ്വഭാവമുള്ളവൻ പുരുഷനും സ്ത്രീയുടെ സ്വഭാവമുള്ളവൻ സ്ത്രീയുമാകുന്നു. അതിനുശേഷം ദൈവം തന്റെ സ്വന്തം രൂപത്തിൽ മനുഷ്യനെ ആണപ്പെണ്ണുമായി സൃഷ്ടിച്ചു. എന്നാൽ നിലത്ത് വേല ചെയ്യുവാൻ മനുഷ്യനുണ്ടായിരുന്നില്ല. അങ്ങനെ ദൈവം അവനെ ഭൂമിയിലെ പൊടിയിലിടുകയും അതിനാലാണ് അവൻ ആ മനുഷ്യനായി തീർന്നത്. ഈ മനുഷ്യൻ സസ്തന ജീവിയാകുന്നു. നോക്കൂ, അതൊരു മൃഗമാകുന്നു. എന്നാൽ അവൻ ദൈവത്തിന്റെ ആത്മാവായ ഒരു ജീവനെ അവനിലേക്ക് ഇടുകയും സ്വയം തന്റെ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുമെന്നതിന്റെ അടിസ്ഥാനത്തിൽ അവനെ ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ ഈ മനുഷ്യൻ നാം എന്തോ വലിയവരാണെന്നാണ് നാം ചിന്തിക്കുന്നത്. എന്നാൽ നാം എന്താണെന്ന് ഓർത്തുകൊള്ളുക, ഒരു പിടി അഴുക്ക് മണ്ണ് മാത്രമാകുന്നു. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. അതുകൊണ്ട് ഈ മനുഷ്യൻ നിങ്ങൾക്കറിയാമോ, കുറച്ച് വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളുമായിട്ട് ഈ തെരുവിൽ കൂടെ താൻ മഹാനായ ഒരുവനാണെന്ന് ചിന്തിച്ചുകൊണ്ട് നടന്നു പോകുമ്പോൾ ഓർക്കുക, അവൻ ഇന്ത്യാനയിലെ ഒരു പിടി മണ്ണ് മാത്രമാണ്. ഇറക്കം കുറഞ്ഞ കാൽച്ചട്ടകളും ധരിച്ച് സിഗരറ്റ് വലിച്ചുകൊണ്ട് ഈ രാജ്യം മുഴുവൻ തന്റെ സ്വന്തമാണെന്ന ഭാവത്തിൽ ശരീരം വെട്ടിച്ചുകൊണ്ട് നടന്നു പോകുന്ന ആ സ്ത്രീ ഇന്ത്യാനയിലെ ഒരു പിടി അഴുക്കുമണ്ണ് മാത്രമാണ്. ആ രീതിയിൽ തന്നെയായിരിക്കും അത് തിരികെ മണ്ണായി തീരുന്നത്. അതിനാൽ നിങ്ങൾ അത്ര വലിയ ആളൊന്നുമല്ല. നോക്കൂ, അത് ശരിയാണ്, അത് തന്നെയാണ് നിങ്ങൾ. എന്നാൽ നിങ്ങളിലുള്ള ആ പ്രാണൻ, ആ പ്രാണനിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ആ മനുഷ്യനിലുള്ളതായ ആ ആത്മാവിന്റെ സ്വഭാവം അവനുമായി പൊരുത്തപ്പെട്ട് കിട്ടാൻ കഴിഞ്ഞാൽ പിന്നെ അവനുള്ള ആ സ്വഭാവം മരിക്കുന്നു. ആ സ്വഭാവവും അവനിലുള്ള ലൗകിക സ്നേഹം മരിക്കുകയും ലോകപരമായ കാര്യങ്ങളും പിന്നെ അവന് മരിച്ചവയാണ്. കാരണം നിങ്ങൾ ലോകത്തെയും അല്ലെങ്കിൽ ലോകത്തിലുള്ള കാര്യങ്ങളെയും സ്നേഹിക്കുകയാണെങ്കിൽ പിതാവിന്റെ സ്നേഹം നിങ്ങളിലില്ല. കൂടാതെ ഒരു മനുഷ്യൻ വീണ്ടും ജനിച്ചിരിക്കണം. അതിനാൽ ഈ സ്വഭാവം അവനിൽ മരിച്ചിരിക്കുകയും ദൈവത്തിന്റെ സ്വഭാവം അവനിൽ വന്ന് വസിക്കുകയും ചെയ്യുന്നു. കൂടാതെ ദൈവം ഒരുവൻ മാത്രമാണ്, ഒരിക്കലും ആരംഭമില്ലാത്തതും ഒരിക്കലും അവസാനമില്ലാതെയുമായിട്ടുള്ളത്. ആ കാരണത്താൽ നിങ്ങളെ അവനോടുകൂടി പങ്കാളിയാക്കിയിട്ട് നോക്കുക, ഈ ഭൗമിക മനുഷ്യനെയും ഈ നിത്യാത്മാവിനെയും എടുത്ത് ഒന്നു ചേർത്തു. എന്തുകൊണ്ടെന്നാൽ അവൻ ക്രിസ്തുവേശുവായി തീർന്നപ്പോൾ അവനൊരു മനുഷ്യനായി തീരുകയും ദൈവം സ്വയമായിട്ട് തന്നെ അതിൽ പ്രതിഫലനം ചെയ്യുകയുമായിരുന്നു. കൂടാതെ അവൻ ദൈവമായിരുന്നു, ദൈവം ക്രിസ്തുവിലായിരുന്നു. അതായത് അവനിൽ വസിക്കുകയും അവൻ മുഖാന്തരം ലോകത്തെ തന്നോട് നിരപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആ സമ്പൂർണ്ണ മനുഷ്യനിൽ കൂടി അപൂർണരായ നാം ഓരോരുത്തരും ദൈവത്തിൽ വിശ്വസിക്കുകയും അത് സ്വീകരിക്കുകയും അവന്റെ സമ്പൂർണതയിലായി തീരുകയും ചെയ്തു. ദൈവം ക്രിസ്തുവിന്റെ ശരീരത്തെ ദ്രവത്വം കാണാൻ അനുവദിച്ചില്ല. അവന്റെ പ്രാണനെ പാതാളത്തിൽ വിട്ടതുമില്ല. എന്നാൽ 3 അവനെ ഉയർപ്പിക്കുകയും അവൻ എന്നേക്കും ജീവനോടിരിക്കുന്നു. അവന്റേതുപോലെയുള്ള ഒരു തേജസ്സേറിയ ശരീരം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് നാം അവന്റെ നാമത്തിൽ സ്നാനമേൽക്കുന്നതും. അതിനാൽ നാം അവന്റെ നാമത്തിൽ കൂടി അവന്റെ മരണത്തിലും അവന്റെ പുനരുദ്ധാനത്തിലും കടന്നു വന്നിട്ട് നാം വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയും നമുക്ക് പുതിയ ജീവൻ ലഭിച്ചിരിക്കുന്നുവെന്നും പഴയ മനുഷ്യൻ മരിച്ചിരിക്കുന്നുവെന്നും നാം ലോകത്തോട് സാക്ഷീകരിക്കുന്നു. നമുക്കുണ്ടായിരുന്ന ആദ്യത്തെ ആ സ്വഭാവത്തെ നാം കുഴിച്ചുമൂടിയിരിക്കുന്നു. ആദ്യത്തെ സ്വഭാവം പോയിക്കഴിഞ്ഞിരിക്കുകയും ഇപ്പോൾ നാം അവന്റെ സ്വഭാവത്തിലായിരിക്കുകയും ചെയ്യുന്നു. അവൻ നമ്മിൽ വസിക്കുന്നു. നാം നമ്മുടെ ഇഷ്ടം പ്രവർത്തിക്കുന്നില്ല, നാം അവന്റെ ഇഷ്ടം ചെയ്യുന്നു. നമ്മുടെ സ്വന്തം ചിന്തകളല്ല നാം ചിന്തിക്കാറുള്ളത്, നമ്മുടെ മനസ്സാണ് ചിന്തിക്കുന്നത്. ക്രിസ്തുവിലുണ്ടായിരുന്ന ഭാവം എല്ലാ വിശ്വാസികളിലും ഉണ്ടായിരിക്കുന്നു. നോക്കൂ, അവിടെയാണ് പ്രാണൻ. അതിനെക്കുറിച്ചാണ് നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പ്രാണനായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആ ഭാഗത്തെയാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. ഈ കാര്യത്തിൽ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പല കാര്യങ്ങൾ സംഭവിക്കുകയും എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് നാം അതിശയപ്പെടുകയും നാം നമ്മെ തന്നെയും മറ്റുള്ളവരെയും ചോദ്യം ചെയ്യാറുണ്ട്. എന്നാൽ നാം യഥാർത്ഥ ക്രിസ്ത്യാനികളാണെങ്കിൽ അവയെല്ലാം നമുക്ക് എങ്ങനെയെങ്കിലും ഗുണകരമായി തീരുന്ന എന്ന് നാം കണ്ടുപിടിക്കുന്നു. നിങ്ങളത് കണ്ടിട്ടുണ്ട്, എല്ലാ ക്രിസ്ത്യാനികളും അത് കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നാം അങ്ങനെ ചെയ്തതെന്ന് പലപ്പോഴും അതിശയപ്പെടാറുമുണ്ട്. ഞാൻ ആദ്യം വേദപുസ്തകം വായിച്ചു തുടങ്ങിയപ്പോൾ അബ്രഹാമിനെ, ആ മഹാനായ വ്യക്തിയെ, സാറ തന്റെ ഭാര്യയല്ലെന്ന് അവിടെ നിന്നുകൊണ്ട് പറയാൻ അനുവദിച്ചതെന്ന് ഞാൻ ചിലപ്പോൾ അത്ഭുതപ്പെട്ടിരുന്നു. അബ്രഹാം അവിടെ നിന്നുകൊണ്ട് കള്ളം പറയുന്നതിനും അതിനോട് സംബന്ധിച്ച കാര്യങ്ങൾ ചെയ്യുന്നതിനും പിന്നെ എപ്രകാരം അബ്രഹാമിനെ വാഗ്ദത്ത ദേശം വിട്ടു പോകരുതെന്ന് ദൈവം കൽപ്പിച്ച ദേശം വിട്ടു പോകുന്നതിന് അനുവദിക്കുകയും ചെയ്തു. വാഗ്ദത്ത ദേശം വിട്ടുപോകുന്ന ഏതൊരു യഹൂദനും ഒരു പിമ്പോക്കക്കാരനാണ്. കാരണം ദൈവം അത് അവർക്ക് കൊടുക്കുകയും അവിടെ താമസിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവർ അത് വിട്ടുകളഞ്ഞു. അങ്ങനെ അവൻ ഗരാറിലേക്ക് പോയി. എന്നാൽ അതങ്ങനെയല്ലായിരുന്നുവെങ്കിൽ അതിനുശേഷം ഫിലിസ്തീയ ദേശത്തെ രാജാവായ അബിമലേക്ക് സാറായിൽ അനുരക്തനായിട്ട് അവളെ വിവാഹം കഴിക്കാൻ പോവുകയായിരുന്നു. അവൻ നല്ലവനും ദൈവഭയമുള്ളവനുമായിരുന്നു. ഒരുപക്ഷെ ഇത് അപഹാസ്യപരമായി തോന്നിയേക്കാം, എന്നാൽ ഇത് യഥാർത്ഥ ബോധം വരുത്തുന്നതിനായി ഞാൻ പറയുകയാണ്. അവൻ വൈകിട്ട് കുളി കഴിഞ്ഞ് പൈജാമയും മറ്റും ധരിച്ച് പ്രാർത്ഥനയ്ക്ക് ശേഷം കിടക്കുവാൻ പോവുകയും കർത്താവിന് പ്രത്യക്ഷനായിട്ട് അവനോട് നീ മരിച്ചവന് തുല്യനാകുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവൻ വാസ്തവത്തിൽ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. അവൻ അബ്രഹാമിനാലും സാറയാലും യഥാർത്ഥത്തിൽ കബളിപ്പിക്കപ്പെടുകയായിരുന്നു. അത് ശരിയാണ്. നീ മറ്റൊരുവന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ദൈവം പറഞ്ഞു. നീ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും ഞാൻ നിന്റെ പ്രാർത്ഥന കേൾക്കുകയില്ല. നീ മരിച്ചവന് തുല്യനാകുന്നു, എന്നാൽ ആ മനുഷ്യൻ എന്റെ പ്രവാചകനാകുന്നു. നോക്കൂ, അത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അത് അപ്രകാരമല്ലായിരുന്നെങ്കിൽ ദൈവത്തിന്റെ കൃപ എന്തെന്ന് നമുക്കറിയാൻ കഴിയുമായിരുന്നില്ല. സാറയെപ്പോലെ സ്നേഹമേറിയ ഒരു നല്ല ഭാര്യ ഉണ്ടായിരുന്നിട്ടും അവൻ ഹാഗാറിനെ എന്തുകൊണ്ട് വിവാഹം കഴിച്ചു? അവനത് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്നിട്ടും സാറ അവനോട് പറഞ്ഞു. അതിനുശേഷം ദൈവം അവനോട് സാറ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അവിടെ ഒരു ഇസ്മായൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു? എന്തുകൊണ്ടെന്നാൽ ദാസിയുടെ മകൻ സ്വതന്ത്രതയുടെ മകനോടുകൂടി അവകാശിയാകുകയില്ല. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലായോ? ഈ കാര്യങ്ങളെല്ലാം മാതൃകകളാകുന്നു. എന്തുകൊണ്ട് ആ പ്രവാചകൻ പരസംഗം ചെയ്യുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ട് അവളിൽ അവന് രണ്ട് പുത്രന്മാർ ഉണ്ടാകണം? അതൊരു അടയാളമായിരുന്നു. എന്തുകൊണ്ട് ഒരുവൻ വന്ന് അവന്റെ വലത്ത് വശത്ത് 340 ദിവസങ്ങളും പിന്നെ മറ്റേ വശത്ത് അതുപോലെ വളരെ ദിവസങ്ങളും കിടക്കണമായിരുന്നു? അതൊരു അടയാളമായിരുന്നു. ഒരുവൻ വസ്ത്രങ്ങൾ ഊരിട്ട് ഇസ്രായേലിന് മുമ്പാകെ നടന്നുപോയി. ഈ കാര്യങ്ങളെല്ലാം മാതൃകകളും നിഴലുമായിരുന്നു. ഈ കാര്യങ്ങളെ നമുക്ക് നിറയ്ക്കുന്നതിനു വേണ്ടി ഉണ്ടായിരിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ഓരോ കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുമ്പോൾ അതെന്തുകൊണ്ടാണെന്ന് നാം അത്ഭുതപ്പെടാറുണ്ട്. അത് ദൈവം നമ്മെ ചില കാര്യങ്ങൾ മുന്നറിയിക്കുന്നതാണ്. ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ എന്റെ ജീവചരിത്രത്തെ നിങ്ങൾക്കറിയാമല്ലോ. എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽ ഞാൻ ഓർക്കുന്ന കാര്യങ്ങളിലൊന്ന്, ഇപ്പോൾ ഇത് നിങ്ങൾ എന്തെങ്കിലും എന്നോട് ഇന്നലെ പറയുകയും ഇന്ന് ഞാനത് മറന്നുപോയി ഇരിക്കാം. എന്നാൽ നമ്മുടെ കുട്ടിക്കാലത്ത് നടന്നതായ എന്തെങ്കിലും ചില കാര്യങ്ങൾ എല്ലായ്പ്പോഴും നമ്മുടെ ഓർമ്മയിലിരിക്കും. നമ്മളിൽ പലരും അങ്ങനെയായിരിക്കാം. ഇത് പറയുന്നത് മിക്കവാറും കേൾവിക്ക് പരിഹാസ്യമായി തോന്നിയേക്കാം. എന്നാൽ ഞാനൊരു നീണ്ട ഉടുപ്പം ധരിച്ചുകൊണ്ട് ഇഴയുന്നത് ഞാൻ ഓർക്കുന്നു. ആ കാലങ്ങളിൽ കൊച്ചുകുട്ടികൾ നീണ്ട ഉടുപ്പുകളാണ് ധരിച്ചിരുന്നതെന്ന് എന്റെ പ്രായത്തിലുള്ളതായ ആർക്കെങ്കിലും ചിലർക്കറിയാം. എന്റെ അമ്മാവൻ നിറയെ മഞ്ഞുമായി വീട്ടിൽ വന്ന് തീകായുന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ ഞാൻ ഇഴിഞ്ഞുചെന്ന് അദ്ദേഹത്തിന്റെ കാലിലെ മഞ്ഞെടുത്ത് തിന്നുന്നത് ഞാൻ ഓർക്കുന്നു. പിന്നെ അടുത്തതായി എന്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യം ഞാൻ ഓർക്കുന്നത് ഒരു ദർശനമാണ്. എന്റെ ജീവിതത്തിൽ ഉണ്ടായ ആദ്യത്തെ ആ ദർശനത്തിൽ എന്റെ ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗം ന്യൂ ആൽബനി എന്ന പട്ടണത്തിലുള്ള അടുത്തുള്ള സ്ഥലത്തായിരിക്കും എന്നതായിരുന്നു. ഞാൻ മലമ്പ്രദേശവാദിയായ ഒരു കൊച്ചു ബാലനായിരുന്നു. ഞാൻ ജനിക്കുമ്പോൾ പരിചരണത്തിനായി ഒരു ഡോക്ടർ പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇവിടെ ആ ദർശനപ്രകാരം 50 വർഷങ്ങളോളമായി ജീവിച്ചിരിക്കുന്നു. ദൈവം എവിടെയുണ്ടെന്ന് ഞാൻ എല്ലായ്പ്പോഴും അറിഞ്ഞിരുന്നു. ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ അവൻ എന്നോട് സംസാരിക്കുകയും ഒരിക്കലും പുകവലിക്കുകയോ മദ്യപിക്കുകയോ എന്റെ ശരീരത്തെ അശുദ്ധമാക്കുകയോ, അതായത് സ്ത്രീകളുമായി അസാൻമാർഗിക കാര്യങ്ങളിൽ പങ്കുചേരുകയോ ചെയ്യരുതെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ യുവാവായിരുന്നപ്പോൾ ഈ വക കാര്യങ്ങളോട് എനിക്കെപ്പോഴും ഭയമായിരുന്നു. ഒരു വട്ടം ഞാൻ വേട്ട ചെയ്യുകയായിരുന്നു. വേട്ട എന്നത് എന്റെ രണ്ടാമത്തെ സ്വഭാവമായി കാണപ്പെടുന്നു. വേട്ട ഞാൻ ഇഷ്ടപ്പെടുന്നു. ജിം പൂൾ എന്നൊരു മിടുക്കനായ കുട്ടിയോടൊപ്പം ഞാൻ വേട്ട ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ ജിം ഇവിടെ സഭയിൽ വരുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ ഒരു നല്ല കുടുംബമാണ്. ഞാൻ പൂൾ കുടുംബത്തെ അറിയും. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായിരുന്നപ്പോൾ തന്നെ ജിമ്മിയും ഞാനും ഒന്നിച്ചാണ് താമസിച്ചിരുന്നതും ഉറങ്ങിയിരുന്നതും. ഞങ്ങൾ തമ്മിൽ 6 മാസത്തെ വയസ്സിന് വ്യത്യാസമുണ്ട്. ജിമ്മി തോക്ക് കൈകാര്യം ചെയ്യുമ്പോൾ യാദൃച്ഛികമായി വെടിതീരുകയും അത് വളരെ അടുത്തായിട്ട് എന്റെ രണ്ട് കാലിലും കൊള്ളുകയും ചെയ്തു. ഞാൻ ആശുപത്രിയിലേക്ക് എടുക്കപ്പെടുകയും അവിടെ ഞാൻ മരിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. അന്ന് പെൻസിലിനോ അതുപോലെയുള്ള മരുന്നുകളോ ഉണ്ടായിരുന്നില്ല. അവർ എന്റെ അടിയിൽ ഒരു റബ്ബർ ഷീറ്റ് വരച്ചിരുന്നു. കൂടാതെ അടുത്ത ദിവസം രാവിലെ അവർ ഓപ്പറേഷൻ നടത്തുമെന്ന് അന്ന് രാത്രിയിൽ ഞാൻ അറിഞ്ഞിരുന്നു. അവർ എന്റെ മുറിവ് ശരിയാക്കുകയും വലിയ മാംസ കഷ്ണങ്ങൾ പുറത്തേക്ക് തള്ളിനിന്ന് വരുന്നു. അവർ കത്രിക കൊണ്ടത് മുറിച്ചു കളയുകയും ആ സമയം ഞാൻ ഒരാളുടെ കൈകളെ മുറുകെ പിടിച്ചിരുന്നു. അത് ഫ്രാങ്കി ഏക് ആയിരുന്നു. അയാൾ ഈ അടുത്തിടെ തന്നെ ആത്മഹത്യ ചെയ്ത് കളഞ്ഞു. അവർ അത് ചെയ്തു കഴിഞ്ഞപ്പോൾ എന്റെ പിടുത്തത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ കൈത്തണ്ടെ പ്രയാസപ്പെട്ട് വിടുവിക്കേണ്ടി വന്നു. അവർ കാലിന്മേലുള്ള ആ ഭാഗം മുറിച്ചു കളയുമ്പോൾ ഞാൻ അങ്ങനെ കൈപിടിച്ചുകൊണ്ട് അലറി നിലവിളിക്കുകയും കരയുകയും ചെയ്തിരുന്നു. ഞാൻ 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയായിരുന്നു. ആ രാത്രിയിൽ ഞാൻ ഉറങ്ങാൻ ശ്രമിച്ചു. എന്തോ ഒലിച്ചതുപോലെ എനിക്ക് നനവ് അനുഭവപ്പെട്ടിട്ട് ഞാൻ ഉണർന്നെഴുന്നേറ്റു. ഏകദേശം അര ഗ്യാലനോളം രക്തം തളം കെട്ടി നിന്നിരുന്നു. അതെന്റെ രക്തക്കൊഴിലുകളിൽ നിന്ന് പ്രവഹിച്ചതാണെന്ന് ഞാൻ ഊഹിക്കുന്നു. അവർ ഒരു എക്സ്റേ എടുത്ത് നോക്കിയിട്ട് ആ വെടിയുണ്ട രക്തധമനിക്ക് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്നുവെന്നും ചെറിയൊരു ഇളക്കം തട്ടിയാൽ അത് ധമനിയെ രണ്ടായി മുറിച്ചിട്ട് രക്തപ്രവാഹത്തിന് കാരണമാകുമെന്നും പറഞ്ഞു. ഓ, ഇതെന്റെ അവസാനമാണെന്ന് ഞാൻ ഓർത്തു. ഞാൻ എന്റെ കൈകൾ ഇങ്ങനെ കാലിനടിയിൽ വെച്ച് കൊണ്ട് കാൽ മെല്ലെ ഉയർത്തിയപ്പോൾ രക്തം എന്റെ കൈകളിലൂടെ ഒഴുകുവാൻ തുടങ്ങി. എന്റെ സ്വന്തം രക്തത്തിലായിരുന്നു ഞാൻ കിടന്നിരുന്നത്. ഞാൻ മണിയടിക്കുകയും നേഴ്സ് വരികയും അവർ തുവാലകൾ കൊണ്ട് രക്തം ഒപ്പിയെടുക്കുക മാത്രം ചെയ്തു. കാരണം അവർക്ക് ചെയ്യാൻ കഴിയാവുന്നതായി മറ്റു യാതൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസം രാവിലെ ആ ക്ഷീണിച്ച അവസ്ഥയിൽ, കാരണം അന്ന് രക്തക്കുത്തിവെപ്പ് ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ, അതിനാൽ അവർ എന്നെ ഓപ്പറേഷൻ നടത്തി. അവർ എനിക്ക് ഈതർ തന്നു. മയക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഈ പഴയ ഈതറിനെ കുറിച്ച് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കരുതുന്നു. ആ ഈതറിന്റെ പിടിയിൽ നിന്നും കടന്നു വരുന്നതിന് 8 മണിക്കൂറുകളോളം എടുത്തു. അവർക്ക് അത്രമാത്രം എനിക്ക് തരണ്ടിയിരുന്നു. ഞാൻ ഉണർന്നെഴുന്നേൽക്കുമേയില്ല എന്നവർ വിചാരിച്ചിരുന്നത്. അവർക്ക് എന്നെ ഉണർത്താൻ കഴിഞ്ഞിരുന്നില്ല. ശ്രീമതി റോഡർ ആശുപത്രിയിൽ എന്റെ അരികിൽ നിന്നിരുന്നത് ഞാൻ ഓർക്കുന്നു. ഒരിക്കലും ഞാനവരെ മറക്കുകയില്ല. എന്തൊക്കെ തന്നെ സംഭവിച്ചാലും എനിക്ക് അവരെ മറക്കാൻ കഴിയുകയില്ല. അവർ അപ്പോൾ ഒരു യുവതിയായിരുന്നു. അവരുടെ ഭർത്താവ് ഇവിടെയുള്ള മോട്ടോർ തൊഴിൽശാലയിലെ സൂപ്രണ്ടായിട്ട് ജോലി നോക്കിയിരുന്നു. അവരും ശ്രീമതി സ്റ്റുവേർട്ടും എന്റെ അടുക്കൽ നിന്നിരുന്നത് ഞാൻ ഓർക്കുന്നു. അവരാണ് യഥാർത്ഥത്തിൽ എന്റെ ആശുപത്രിയിലെ ചെലവെല്ലാം കൊടുത്തത്. ഞങ്ങളുടെ വീട്ടിൽ ആഹാരത്തിന് പോലും വകയില്ലാതിരിക്കുമ്പോൾ എങ്ങനെ $100s ഡോളറുകൾ ആശുപത്രി ചെലവിന് കൊടുക്കാൻ കഴിയും? എന്നാൽ അവർ അവരുടെ സഭയിലെ സൊസൈറ്റി വഴിയായും കൂ ക്ലക്സ് ക്ലാൻ വഴിയായും എന്റെ ആശുപത്രി ചെലവുകൾ കൊടുത്തു. അത് മേസൺസ് ആയിരുന്നു. ഒരിക്കലും എനിക്കവരെ മറക്കാൻ കഴിയുകയില്ല. അവരെന്ത് ചെയ്താലും എന്റെ ഓർമ്മയിൽ നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതവർ എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്. അവർ ചെലവിനുള്ള പണം ഡോക്ടർ റീഡിന് കൊടുത്തു. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുകയും ഇവിടെയുള്ള പോർട്ട്ഫോളിയോയിലുമാണ്. അദ്ദേഹത്തിന് ഈ സംഭവം നിങ്ങളോട് പറയാൻ കഴിയും. ആ മയക്കുന്നതായ ഈതറിനടിയിൽ നിന്നും ഞാൻ കടന്നു വന്നപ്പോൾ എന്തോ ഒരു കാര്യം എനിക്ക് അവിടെ വെച്ച് സംഭവിച്ചിരുന്നു. അതെല്ലായ്പ്പോഴും ഒരു ദർശനമായിരുന്നുവെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. കാരണം ഞാൻ അത്രമാത്രം ക്ഷീണിച്ചു കഴിഞ്ഞിരിക്കുകയും ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയുമായിരുന്നുവെന്ന് അവർ വിചാരിച്ചു. ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ആ സ്ത്രീ കരയുന്നുണ്ടായിരുന്നു. അവർ സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. പിന്നീട് വീണ്ടും ഞാൻ 2-3 പ്രാവശ്യം ഉറക്കത്തിലാകുകയും പിന്നെ ഉണരുകയും ചെയ്തിരുന്നു. അതിനുശേഷം എനിക്കൊരു ദർശനമുണ്ടായി. ഏകദേശം 7 മാസത്തിന് ശേഷം എന്റെ കാലിൽ നിന്നും വെടിയുണ്ടയുടെ തുണികളും ഗ്രീസ് നിറഞ്ഞ വേട്ടയ്ക്കുള്ളതായ തുണികളും എടുത്തു മാറ്റുന്നതിനായി എനിക്ക് പോകേണ്ടി വന്നു. ഡോക്ടറിന് അത് കിട്ടാതിരുന്നതിനാൽ എടുത്തു മാറ്റിയിരുന്നില്ല. അങ്ങനെ എന്റെ രണ്ട് കാലിലും രക്തവിഷമുണ്ടായിട്ട് അവർ രണ്ടും നീരുവന്ന് വീർത്തിരിക്കുകയും അവർ എന്റെ രണ്ട് കാലുകളും ഇടുപ്പിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനായി ആലോചിച്ചു. അല്ല, കുറച്ചുകൂടി മേലെയായിട്ട് ഇവിടം വരെ എടുത്തുകൊള്ളുക എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് വേദന സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ അവസാനം ഡോക്ടർ റീഡറും ലൂസിവിലയിലുള്ള ഡോക്ടർ പെട്ടിലും കൂടി ശസ്ത്രക്രിയ നടത്തി അത് വെളിയിലെടുത്തു. അങ്ങനെ ദൈവത്തിന്റെ കൃപയിൽ ഇന്ന് എനിക്ക് അതിശയകരമായ രണ്ട് കാലുകളുണ്ട്. എന്നാൽ എനിക്ക് അവസാനം ലഭിച്ച ദർശനത്തിൽ, ആദ്യത്തെ ദർശനത്തിൽ ഞാൻ വന്നപ്പോൾ ഞാൻ വിവശതയിലാകുകയും ഞാൻ നരകത്തിലാണെന്ന് വിചാരിക്കുകയും ചെയ്തു. അതെ, ശരി, ആരെങ്കിലും അവരുടെ മേൽ കൈവെക്കുക. അവർക്ക് കാട്ടിയിട്ടത്തക്ക ഇടത്തിൽ അവരെ അവിടെ കിടത്തിയാൽ നന്നായിരിക്കും. അവിടെ നിൽക്കുന്നത് ആരായാലും നിങ്ങളുടെ കൈ അവരുടെ മേൽ വെക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം.
ഡിയർ ലോർഡ് ജീസസ്,
സ്നേഹവാനായ കർത്താവ് യേശുവെ, ഇന്ന് രാവിലെ സമയം സുഖമില്ലാതെയായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരി ആ മുറിയിൽ വെച്ച് ബോധം കെടുകയും ഇപ്പോൾ അവരുടെ മേൽ നിന്നെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് അവരുടെ കൈകൾ വെച്ചിരിക്കുമ്പോൾ അങ്ങയുടെ കൃപയും ശക്തിയും സാമർഥ്യം അവർക്ക് കൊടുക്കണമേ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർ സൗഖ്യം പ്രാപിക്കും എന്ന് തിരുവെടുത്ത് പറയുന്നു. ഞങ്ങളുടെ ഈ സഹോദരി ഇപ്പോൾ ഈ രോഗത്തിൽ നിന്നും ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി വിടുതലാകാൻ ഇടയാക്കണമേ. അവളെ നിന്റെ കയ്യിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ഇപ്പോൾ കാറ്റുകിട്ടുന്നിടത്തേക്ക് അവരെ കൊണ്ടുപോകുക. ഇത് ഭയങ്കരമായി വീർപ്പ് മുട്ടിപ്പിക്കുന്ന അന്തരീക്ഷമാണ്. അതെനിക്കും ഇവിടെ അനുഭവപ്പെടാൻ കഴിയുന്നുണ്ട്. തീരെ മോശമായിരിക്കുന്നു. മയക്കമുണ്ടാക്കുന്നതുപോലെ ഇവിടെ വേദിയിലും എനിക്ക് 4-5 വട്ടം അനുഭവപ്പെടുകയുണ്ടായി. അല്പം ആശ്വാസം അവർക്ക് കിട്ടുന്നതിനു വേണ്ടി അവരെ കാറ്റിനടുത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അത് നന്നായിരിക്കും. അതെ, നോക്കൂ, ഇവിടെ തീരെ കാറ്റ് സഞ്ചാരമില്ലാത്ത ഒരു അന്തരീക്ഷമാണ്. നിങ്ങൾക്കറിയാമോ, മനുഷ്യരായ നാം ഓരോരുത്തരും അനേകം ചതുരശ്രാടി സ്ഥലം രോഗത്തെ ഉണ്ടാക്കിവിടുന്നു. ആരുടെയെങ്കിലും കയ്യിൽ വെള്ളമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സഹോദരിയുടെ മേൽ തളിക്കുക. അവളിപ്പോൾ ശരിയായിരിക്കുന്നു. ശരി, അതെ, ആ വാതിലുകൾ തുറന്ന് അല്പം കാറ്റ് കടക്കാൻ അനുവദിക്കുകയും അങ്ങനെ നമുക്ക് കഴിയാവുന്നതുപോലെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാം. അങ്ങനെ ഈ സമയത്തുണ്ടായ ദർശനത്തിൽ ഞാൻ ജീവനിൽ നിന്നും ദണ്ഡനത്തിലേക്ക് പ്രവേശിച്ചു എന്ന് കരുതി. 7 മാസത്തിന് ശേഷം ഇവിടെയുള്ള ക്ലാർക്ക് കൌണ്ടി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വെച്ച് എന്റെ 2-ാമത്തെ ഓപ്പറേഷൻ നടത്തി. ആ സമയം ഞാൻ വെളിയിലേക്ക് വന്നപ്പോൾ ഞാൻ പശ്ചിമദേശത്ത് എവിടെയോ നിൽക്കുകയായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. കൂടാതെ എനിക്ക് വേറൊരു ദർശനവുമുണ്ടായി. ആകാശത്തിൽ ഒരു വലിയ സ്വർണ്ണ കുരിശ് ഞാൻ കണ്ടു. അതിൽ നിന്നും ദൈവിക മഹിമ ഒഴുകിക്കൊണ്ടിരുന്നു. ഞാൻ എന്റെ കൈകൾ ഇപ്രകാരം വിടർത്തി പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആ മഹിമ എന്റെ മാർഗ്ഗത്തിലേക്ക് വീണുകൊണ്ടിരുന്നു. അതിനുശേഷം ആ ദർശനം എന്നെ വിട്ടുപോയി. ആ ദർശനമുണ്ടായ സന്ദർഭത്തിൽ എന്റെ പിതാവ് എന്നെ നോക്കിക്കൊണ്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഈ കാലമെല്ലാം എന്നെ അറിയാവുന്ന എല്ലാ ജനങ്ങൾക്കും അറിയാം ഞാൻ പശ്ചിമദേശത്തേക്ക് പോകാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നുവെന്ന്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? പശ്ചിമഭാഗത്തായി എല്ലായ്പ്പോഴും എന്തോ ഒന്നുണ്ടായിരുന്നു. ഞാൻ പശ്ചിമദേശത്തേക്ക് പോകണമെന്ന് ഒരു ജ്യോത്സ്യനും എന്നോട് ഇതേ കാര്യം തന്നെ പറഞ്ഞു. നക്ഷത്രങ്ങൾ അവയുടെ രാശിചക്രങ്ങൾ കുറുകെ കടക്കുകയും മറ്റും ചെയ്യുമ്പോഴുള്ള ഒരു അടയാളത്തിന്റെ കീഴിലാണ് ഞാൻ ജനിച്ചതെന്നും ഞാൻ പൂർവ്വദേശത്ത് വിജയകരമായിരിക്കില്ലെന്നും ഞാൻ പടിഞ്ഞാറ് ദേശത്തേക്ക് പോകണമെന്നും പറഞ്ഞിരുന്നു. എന്റെ ജീവിതകാലത്തിലെ ആഗ്രഹം നിറവേറുന്നതിനായി ഞാൻ കഴിഞ്ഞ വർഷം പശ്ചിമദേശത്തേക്ക് പോയി. ഞാൻ എന്തിന് അവിടെ ആയിരിക്കണം? അതേറ്റവും പരിഹാസ്യപരമായ ഒരു കാര്യമാണ്. $110 ഒരു മാസം വാടക കൊടുത്തുകൊണ്ട് മരുഭൂമിയിൽ കഴിയുകയും ഇവിടെ പള്ളിയുടെ ഔദ്യോഗിക വസതി ഫർണിച്ചറുകൾ സഹിതം എനിക്ക് തന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഇത് കർത്താവിനെ അനുസരിക്കുകയാണ്. അത് മാത്രമേ എനിക്ക് ചെയ്യാൻ അറിയാവുള്ളൂ. ആ ദർശനങ്ങളും അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതും നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ ഈ കാര്യത്തിൽ ഇത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ സഹോദരിക്ക് കൂടുതൽ ക്ഷീണം തോന്നുന്നുവെങ്കിൽ സഹോദരൻ റോയ്, നിങ്ങൾ അവരെ കൂടുതൽ കാറ്റ് കിട്ടുന്ന ഒരു മുറിയിലേക്ക് കൊണ്ടുപോകുക. അങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം അവർ ഇപ്പോൾ സൌഖ്യം പ്രാപിച്ചു കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് കൊള്ളാമായിരിക്കുന്നു. അവർക്ക് ബോധക്ഷയമുണ്ടായതിനാലുള്ള അസ്വാസ്ഥ്യതയാണ്. നിങ്ങൾ അവരെ ഇവിടേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ കഥകൾ തുറന്നിട്ട് കൊണ്ടുവരിക. സഹോദരൻ റോയ്, ആ സഹോദരി ഇതുവഴി കടന്നു വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നന്നായിരിക്കുന്നു. അവർ ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനെക്കുറിച്ച് ഭയപ്പെടാനൊന്നുമില്ല. അവൾ ഇതുവഴി കടന്നു പോകുമ്പോൾ ഞാൻ എന്റെ കൈകളെ അവരുടെ മേൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം നേരത്തേക്ക് നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ദൈവം എന്നോട് ക്ഷമിക്കട്ടെ. അത് ശരിയാണ് സഹോദര. സ്വർഗീയ പിതാവേ, ഈ നിന്റെ മകൾ ഇന്ന് രാവിലെ സമയം നിന്റെ സന്ദേശത്തെ കേൾക്കുന്നതിനായി ഇവിടെ വന്നിരിക്കുന്നു. സാത്താൻ അവളെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്നാൽ അവനത് ചെയ്യാൻ കഴിയുകയില്ല. സാത്താൻ അത് കഴിയുകയില്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ശരി, ആ വാതിൽക്കലുള്ള കുറച്ച് സഹോദരന്മാർ ഒന്ന് മാറുകയാണെങ്കിൽ ഇതുവഴി കാറ്റ് അവിടേക്ക് കടന്നു വരാൻ കഴിയും. ഓ, ഇവിടെ കാറ്റില്ലാതെ വീട് പൂമുട്ടുന്നതിനെ പറ്റി നാം പറയുകയാണെങ്കിൽ മറുനാടുകളിലുള്ള മറ്റു ചില സ്ഥലങ്ങളിൽ നിങ്ങളൊന്ന് പോയി കാണണം. അവിടെ കുഷ്ഠരോഗികളും അർബുദ രോഗികളും യോഗത്തിന് വന്നിട്ട് ഒന്നിനുമേൽ ഒന്നായിട്ട് അടുക്കി വയ്ക്കപ്പെട്ടതുപോലെ കാത്തുകിടക്കും. ഓ, അതുപോലെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ശ്വാസം പോലും കിട്ടാൻ കഷിച്ച കഴിയുകയുള്ളൂ. ആ വലിയ കെട്ടിടങ്ങളിൽ പലതരം രോഗങ്ങളാൽ മലിനീകരിക്കപ്പെട്ട് അവർ കിടക്കുന്നുണ്ടാകും. കുഷ്ഠരോഗം എന്നാൽ എന്താകുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? ചെവിയില്ലാതെയും പകുതി മുഖം മുഴുവനായി അഴുകിപ്പോയും ചെറിയ കുറ്റിപോലുള്ള പാദങ്ങളോടുകൂടിയും കൈയില്ലാതെയും അങ്ങനെയെല്ലാം മറ്റുമായിട്ട് ഒന്നിനുമേൽ ഒന്നായിട്ട് അവർ അവിടെ കൂടിക്കിടക്കും. അതിൽ വളരെ പേർ അവിടെ തന്നെ കിടന്ന് മരിക്കുകയും സന്ദേശത്തെ കേൾക്കുന്നതിനായി ഒന്നിനുമേലൊന്നായി കൂടിക്കിടക്കുകയും അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കടന്നുകൂടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഞാൻ കണ്ട ദർശനത്തിലേക്ക് ഞാൻ തിരികെ പോകുന്നതാണ്. കാരണം ഞാൻ 2 ദർശനങ്ങളെ കണ്ടിരുന്നു. അവയിൽ ഒന്ന് നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്ന് ഞാൻ പശ്ചിമദേശത്തേക്ക് പോകേണ്ടതായിരുന്നു എന്ന് കാണിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ അതിനുവേണ്ടി എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. ഇന്ന് രാവിലത്തെ സന്ദേശത്തിന്റെ ഉദ്ദേശം എന്താണെന്നാൽ സഭയ്ക്ക് നിൽക്കുന്നതിനായി അവൻ എന്നെ അനുവദിക്കുന്ന എല്ലാം എനിക്കറിയാവുന്നിടത്തോളം ഇതോടൊപ്പം ഞാൻ പോകുമ്പോൾ അറിയിക്കുക എന്നതാണ്. ഇതെന്റെ മനസ്സിൽ തട്ടി, അതിനാൽ ഇത് സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ഈ പ്രാർത്ഥനാ കൂടാരത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇവിടേക്ക് ശ്രദ്ധിക്കുക. ഞാൻ കണ്ട ഈ ആദ്യത്തെ ദർശനത്തിൽ നടന്ന സംഭവം ഇപ്രകാരമാണ്. ദർശനം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അത്രമാത്രം ക്ഷീണിതനായി. കൂടാതെ എനിക്ക് ധാരാളം രക്തം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഞാൻ അവസാനമില്ലാത്ത നിത്യത്തിലേക്ക് മുങ്ങിത്താണ് പോയിക്കൊണ്ടിരുന്നതുപോലെ എനിക്ക് തോന്നി. നിങ്ങളിൽ പലരും ഇതിനെപ്പറ്റി ഞാൻ പറയുന്നത് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവസാനമില്ലാത്ത നിത്യത്തിലേക്ക് താണു പോയിക്കൊണ്ടിരുന്നു. ആദ്യം ഞാൻ മേഘങ്ങൾ പോലെ എന്തോ ഒന്നിൽ കൂടെയും അതിനുശേഷം ഇരുട്ടിൽ കൂടെയും കീഴോട്ട് താണു 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 പോയിക്കൊണ്ടിരുന്നു. ആദ്യത്തെ കാര്യം എന്താണെന്നാൽ ഞാൻ നഷ്ടപ്പെട്ടു പോയവരുടെ സ്ഥലത്തെത്തുകയും അവിടെ എത്തിയപ്പോൾ ഞാൻ ഉറക്കം നിലവിളിക്കുകയും ചെയ്തു. ഞാൻ അവിടെയെല്ലാം ചുറ്റുമായി നോക്കുകയും അതിന് യാതൊരു അടിസ്ഥാനവുമില്ലായിരുന്നു. ഞാൻ താഴേക്ക് പോയിക്കൊണ്ടിരുന്നത് ഒരിക്കലും നിർത്താൻ കഴിഞ്ഞിരുന്നില്ല. താഴ്ചയ്ക്ക് നിത്യതയ്ക്ക് വേണ്ടി വീഴാൻ പോകുന്നതുപോലെ തോന്നിയിരുന്നു. അവിടെ എങ്ങും യാതൊരു നിർത്തലുമുണ്ടായിരുന്നില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് മഹിമയിലുള്ള ജനങ്ങളോടൊപ്പം ഞാൻ ആയിരിക്കുന്നതായി കണ്ട ദർശനത്തിൽ നിന്നും ഇത് എത്ര വൈരുദ്ധ്യമുള്ളതായിരുന്നു, ഇത് വ്യത്യസ്തമായതായിരുന്നു. ഈ ദർശനത്തിൽ ഞാൻ ഇപ്രകാരം കീഴോട്ട് വീണുകൊണ്ടിരിക്കുമ്പോൾ അവസാനം ഞാൻ എന്റെ പിതാവിനെ വിളിച്ച് ഉറക്ക നിലവിളിച്ചു. കാരണം വെറുമൊരു ബാലനായിരിക്കെ അത് മാത്രമേ ചെയ്യാൻ എനിക്കറിയുണ്ടായിരുന്നുള്ളൂ. ഞാൻ എന്റെ പിതാവിന് വേണ്ടി നിലവിളിച്ചു, എന്റെ പിതാവ് അവിടെ ഇല്ലായിരുന്നു. ഞാൻ എന്റെ അമ്മയ്ക്ക് വേണ്ടി നിലവിളിച്ചു, ആരെങ്കിലും എന്നെ പിടിക്കണമേ എന്ന് ഞാൻ നിലവിളിച്ചു. അവിടെ അമ്മയില്ലായിരുന്നു. ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക മാത്രം ചെയ്തു. അതിനുശേഷം ഞാൻ ദൈവത്തോട് ഉറക്ക നിലവിളിച്ചു, അവിടെ ദൈവവുമില്ലായിരുന്നു, അവിടെ യാതൊന്നുമില്ലായിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഞാൻ കേട്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും ദുഃഖകരമായ ശബ്ദം ഞാൻ കേട്ടു. അത് വളരെ ഭയങ്കരമായ ഒരു അനുഭവമായിരുന്നു. അവിടെ യാതൊരു വഴിയുമില്ലായിരുന്നു. എരിയുന്ന ഒരു തീക്കൊണ്ടി പോലും അവിടെ സന്തോഷമുളവാക്കുന്ന ഒരു കാര്യമായിരുന്നേനെ. ആ ദർശനങ്ങൾ ഒരിക്കലും തെറ്റായിട്ടില്ല. ഇതെനിക്കുണ്ടായിട്ടുള്ള ഏറ്റവും ഭയാനകരമായ അനുഭവങ്ങളിൽ ഒന്നായിരുന്നു. പിശാചിന്റെ അലർച്ച പോലെ തോന്നിക്കുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നോക്കിയപ്പോൾ സ്ത്രീകൾ കടന്നു വരുന്നതാണ് കണ്ടത്. അവരുടെ മുഖത്ത് പച്ചച്ചായമുണ്ടായിരുന്നു. അവരുടെ കണ്ണുകളുടെ താഴെയും പച്ചച്ചായം പുരട്ടിയിരുന്നു. ഇന്നത്തെ സ്ത്രീകൾ അവരുടെ കണ്ണുകൾ പെയിന്റ് ചെയ്യുന്നത് പോലെ അവരുടെ കണ്ണുകൾ പിമ്പോട്ട് എഴുതപ്പെട്ടിരുന്നു. അവരുടെ കണ്ണുകളും മുഖവും അങ്ങനെ തന്നെ ചെയ്യുകയും അവർ ഓ ഓ ഓ എന്ന് ശബ്ദമുണ്ടാക്കിക്കൊണ്ടാണ് പോയിരുന്നത്. ഓ ദൈവമേ, എന്നോട് ദൈവം ഉണ്ടാകണമേ എന്ന് ഞാൻ ഉറക്കെ നിലവിളിച്ചു. ഓ ദൈവമേ, നീ എവിടെയാകുന്നു? എന്നോട് കരുണയുണ്ടാകണമേ. ഞാൻ തിരികെ പോയി ജീവിക്കുവാൻ നീ എന്നെ അനുവദിക്കുകയാണെങ്കിൽ ഞാനൊരു നല്ല കുട്ടിയായി ജീവിച്ചുകൊള്ളാം എന്ന് ഞാൻ നിനക്ക് വാക്ക് തരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് പറയാൻ കഴിയുന്നതായി അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവം അതറിയുന്നു. ന്യായവിധിയുടെ നാളിൽ എന്റെ പ്രസ്താവന അനുസരിച്ച് എന്നെ അവൻ ന്യായവിധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവമായ കർത്താവെ, എന്നെ തിരികെ പോകാൻ അനുവദിക്കുക, ഞാനൊരു നല്ല കുട്ടിയായി ജീവിച്ചു കൊള്ളാമെന്ന് ഞാൻ നിനക്ക് വാക്ക് തരുന്നു. എനിക്ക് വെടിയേറ്റപ്പോൾ ഞാൻ കള്ളങ്ങൾ പറഞ്ഞിരുന്നു. എനിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞിരുന്നത്, ഞാനിവിടെ ആയിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും വെടിപ്പാക്കാൻ എനിക്ക് കഴിയണം. ഞാൻ കീഴോട്ട് നോക്കിയപ്പോൾ ഞാൻ മിക്കവാറും രണ്ടായിട്ട് പിളർക്കപ്പെട്ടതുപോലെ കണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, ദൈവമേ, എന്നോട് കരുണയുണ്ടാകണമേ, ഞാൻ ഒരിക്കലും വ്യഭിചാരം ചെയ്തിട്ടില്ല എന്ന് നിനക്കറിയാമല്ലോ. അതുമാത്രമാണ് എനിക്ക് ദൈവത്തോട് പറയാൻ കഴിഞ്ഞിരുന്നത്. അവന്റെ പാപക്ഷമയോ ഈ കാര്യങ്ങളോ ഞാൻ ഇതുവരെയും സ്വീകരിച്ചിരുന്നില്ല. ഞാൻ ഒരിക്കലും വ്യഭിചാരം ചെയ്തിട്ടില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാൻ കഴിഞ്ഞിരുന്നത്. അതിനുശേഷം അവരെന്നെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുപോയി. ദൈവമേ, എന്നോട് കരുണയുണ്ടാകണമേ, നീ എന്നെ തിരികെ പോകാൻ അനുവദിച്ചാൽ ഞാനൊരു നല്ല കുട്ടിയായിരിക്കുമെന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞു. കാരണം എവിടെയോ ഒരു ദൈവമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് എന്നെ സഹായിക്കണമേ. ആ അരോചകമായ ജീവികൾ എന്റെ ചുറ്റുമുണ്ടായിരുന്നു. ഞാൻ അവിടെ പുതുതായി വന്നുയർന്നതാണ്. അവിടെ ഏറ്റവും ഭീഭത്സവും ഭയാനകവും ദൈവമില്ലാത്തതുമായ ഒരു അനുഭവമായിരുന്നു. അവ കാഴ്ചയ്ക്ക് രണ്ട് വലിയ കണ്ണുകളും വലിയ കണ്ണിമകളും ഊച്ചയുടെ കണ്ണുപോലെ അവ പിമ്പോട്ട് വരയ്ക്കപ്പെട്ടും പച്ച ചായം തേച്ചു പിടിച്ച് ഏതോ പുഴുക്കുത്തു വീണതുപോലെയുള്ള മുഖവുമായിരുന്നു. അവർ ഹോ 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 എന്ന ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പോയിരുന്നു. എന്തൊരു ഭയങ്കരമായ അനുഭവമായിരുന്നു. അതിനുശേഷം ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ ഞാൻ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. ആ സംഭവം എന്നെ അലട്ടിയിരുന്നു. എന്തായാലും ഒരിക്കലും അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ഞാൻ പോകുകയില്ല. മറ്റേതൊരു മനുഷ്യജീവിക്കും അതുപോലെയുള്ള ഒരു സ്ഥലത്തേക്ക് പോകാൻ ഇടയാകാതിരിക്കട്ടെ എന്ന് ഞാൻ ചിന്തിച്ചു. അതിന് 7 മാസത്തിന് ശേഷം ഞാൻ പശ്ചിമദേശത്ത് നിൽക്കുന്നതായും ഒരു സ്വർണ്ണ കുരിശ് എന്റെ മേലേക്ക് താണു വരുന്നതിന്റെയും ദർശനം ഞാൻ കണ്ടിരുന്നു. നശിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഒരു മണ്ഡലം എവിടെയോ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. ഏകദേശം 4 ആഴ്ചകൾക്ക് മുമ്പ് വരെ ഞാൻ അതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും ഗൗനിച്ചിരുന്നില്ല, ഒരിക്കലും ഈ രീതിയിൽ ചിന്തിച്ചിരുന്നില്ല. ഏകദേശം 4 ആഴ്ചകൾക്ക് മുമ്പ് ഞാനും ഭാര്യയും കൂടി ട്യൂസണിൽ ചില സാധനങ്ങൾ വാങ്ങുന്നതിനായി പോയി. ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഭാര്യ താഴെ നിലയിലേക്ക് പോകുകയും അവിടെ പെണ്ണുങ്ങളെ പോലെ തോന്നിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ, നിങ്ങൾക്കറിയാമോ, അവർ അവരുടെ തലമുടി ഒരുക്കി നെറ്റിക്ക് വട്ടം വെച്ച് വെട്ടിനിർത്തി സ്ത്രീകൾ ചെയ്യുന്നതുപോലെ മുന്നിലായി കീഴോട്ട് ചീകി വെച്ച് ഇറക്കം കുറഞ്ഞ ട്രൗസറുകളും മറ്റും ധരിച്ചുകൊണ്ട്, അതൊരു രീതിയിൽപ്പെട്ട ബീറ്റ്നിക്സ് എന്നോ മറ്റോ പറയപ്പെടുന്ന വേഷം പോലെയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അവർ അവിടെ ആയിരുന്നപ്പോൾ എല്ലാവരും അവരെ നോക്കുകയും വാട്ടർ ഹെഡ് എന്ന് പറയപ്പെടുന്ന പ്രത്യേക മുടിവെട്ടൽ നടത്തിയ സ്ത്രീകളുടെ വലിയ തലകൾ പോലെ അവരുടെ തലകളും കാണപ്പെട്ടു. അങ്ങനെ അവരെല്ലാവരും അവിടെ ആയിരുന്നു. അപ്പോൾ ഒരു ചെറുപ്പക്കാരി വന്നിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി സ്വയം ലജ്ജിക്കേണ്ടിയിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്കത് ചെയ്യാനുള്ള അവകാശത്തിന്റെ അത്രയും അവകാശം അത് ചെയ്യാൻ അവനുമുണ്ട്. എന്നാൽ നിങ്ങളിൽ ആർക്കും അത് ചെയ്യുന്നതിനുള്ള അവകാശമില്ല എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ മുകളിലത്തെ നിലയിലേക്ക് പോയിട്ട് അവിടെ ഇരുന്നു. അങ്ങനെ ഞാനവിടെ ഇരിക്കുമ്പോൾ അവിടെ ഒരു എസ്കലേറ്റർ ഉണ്ടായിരുന്നു. ഇത് ജെ സി പെന്നിയുടെ കടയായിരുന്നു. അത് ആളുകളെ താഴെ നിന്ന് മുകളിലേക്ക് കൊണ്ടുവന്നിരുന്നു. ഈ സ്ത്രീകൾ അവിടെ മുകളിലേക്ക് കടന്നു വരുന്നത് കണ്ടപ്പോൾ എനിക്കത് ഒട്ടും പിടിച്ചില്ല. യുവതികളും വൃദ്ധകളും ജ്വരബാധിച്ചവരും ചെറുപ്പക്കാരും അങ്ങനെ എല്ലാ രീതിയിലുമുള്ളവർ ഇറക്കം കുറഞ്ഞ കാൽച്ചട്ടകളും മറ്റും ധരിച്ചിരുന്നു.
filthy body and those sexy dressed women
വളരെ മോശമായ രീതിയിൽ മാദകത്വമായ വസ്ത്രം ധരിച്ച് അവരുടെ വലിയ തലക്കെട്ടുമായി അവിടേക്ക് കടന്നു വന്നു. അവരിലൊന്ന് എസ്കലേറ്ററിൽ നിന്നും നേരെ കടന്നു വന്നു. അവിടെ പിന്നിലായി ഒരു കസേരയിൽ ഞാൻ തലകുമ്പിട്ടിരിക്കെ അവിടെ ഇരിക്കുകയായിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കുകയും അവരിൽ ഒരുത്തി പടിവഴിയായി കടന്നു വന്ന് മറ്റൊരു സ്ത്രീയോട് ഹോ എന്ന് സ്പാനിഷ് ഭാഷയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതൊരു വെള്ളക്കാരിയായ സ്ത്രീ സ്പാനിഷുകാരിയോട് സംസാരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് എന്നിലേക്ക് ഒരു മാറ്റം സംഭവിച്ചു. അവിടെ ഞാനത് ഇതിനു മുമ്പ് കണ്ടിരുന്നു. അവളുടെ കണ്ണുകൾ, സ്ത്രീകൾ ഈയിടെയായി എപ്രകാരമാണ് കണ്ണുകൾ പെയിന്റ് ചെയ്യുന്നത്, അതുപോലെയും പൂച്ചയുടേതുപോലെയുമായിരുന്നു. കൂടാതെ എപ്രകാരമാണ് ആ കണ്ണുകൾ പിന്നിലോട്ട് എഴുതപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം. അവളുടെ കണ്ണുകൾ മേലെ കാണത്തക്കവണ്ണം അവൾ പൂച്ചക്കണ്ണട വെച്ചിരിക്കുകയും കൺപോളകൾക്ക് താഴെ പച്ച പെയിന്റും ഉണ്ടായിരുന്നു. ഞാനൊരു ബാലനായിരുന്നപ്പോൾ ദർശനത്തിൽ കണ്ടതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. കൃത്യമായിട്ടും അതേമാതിരി തന്നെയുള്ള സ്ത്രീയായിരുന്നു അത്. എന്റെ ശരീരമെല്ലാം മരവിച്ചതുപോലെയാകുകയും ഞാൻ ചുറ്റുപാട് നോക്കുവാനും തുടങ്ങി. അവിടെ വിലകളെക്കുറിച്ചും മറ്റും ആളുകൾ പെരുപിടുത്തുകൊണ്ടുള്ള ആ അവ്യക്ത സംസാരം ആ കെട്ടിടത്തിൽ നടക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷത്തേക്ക് ആകപ്പാടെ ഞാൻ മാറിയതുപോലെ എനിക്ക് തോന്നി. ഞാനത് നോക്കുകയും ഇതാണ് ആ നരകത്തിൽ കണ്ടതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ആ പുഴുക്കുത്തു വീണതായവരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ആ പച്ചനിറം കലർന്ന നീലച്ചായം കൺപോളകൾക്ക് കീഴിലായി ഉണ്ടായിരുന്നത് നരകത്തിലായിരിക്കുന്നതിനാലാണ് അപ്രകാരമായിരിക്കുന്നതെന്ന് ഞാൻ കരുതിയത്. ഏകദേശം 40 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ദർശനത്തിൽ കണ്ട അതേ വിധത്തിൽ പച്ച കലർന്ന നീലച്ചായം പൂച്ച സ്ത്രീകൾ ഇതാ ഇവിടെയായിരിക്കുന്നു. നോക്കൂ, അത് ഏകദേശം 40 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. ഇന്നെനിക്ക് 54 വയസ്സായിരിക്കുന്നു. അന്നെനിക്ക് 14 വയസ്സായിരുന്നു. അങ്ങനെ ഏകദേശം 40 വർഷങ്ങൾക്ക് മുമ്പ്, എങ്ങനെയായിരുന്നാലും അത് നേവിധിയെ കുറിക്കുന്ന സംഖ്യയാകുന്നു. ഞാനവിടെ കണ്ടിരുന്നത് എന്റെ ഭാര്യന്റെ അടുക്കൽ വന്നപ്പോൾ അവളോട് സംസാരിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞിരുന്നില്ല. അവൾ അവിടെ സാറായിക്കും കുട്ടികൾക്കും വസ്ത്രങ്ങളോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ മറ്റ് ആവശ്യമുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. എനിക്ക് അവളോട് ഒന്ന് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. ബിൽ, നിനക്ക് എന്ത് സംഭവിച്ചു എന്ന് അവൾ ചോദിച്ചു. പ്രിയെ, ഞാനൊരു ചത്ത മനുഷ്യനായിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്താണ് കാര്യം, നിങ്ങൾക്ക് സുഖമില്ല എന്ന് അവൾ ചോദിച്ചു. അല്ല, ചില കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അവൾക്കതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. അവൾ ഈ സ്റ്റേപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ ഈ സംഭവം ആരോടും പറഞ്ഞിട്ടില്ല. ആദ്യം സഭയെ അറിയിക്കുന്നതാണ് എന്ന് ഞാൻ വാഗ്ദത്തം ചെയ്തിരിക്കാൻ സ്വല്പം കാത്തിരിക്കാം എന്ന് ഞാൻ കരുതി. നോക്കൂ, സഭയെ അറിയിക്കണം, അതായിരുന്നു എന്റെ വാഗ്ദത്തം. ഞാൻ എന്റെ വാഗ്ദത്തം ഇതുവരെയും കാത്തു സൂക്ഷിച്ചിരുന്നതിന്റെ കാരണം എന്താണെന്ന് ഇന്ന് രാത്രിക്ക് ശേഷം നിങ്ങൾക്കറിയാൻ കഴിയുന്നതാണ്. ആ സ്ത്രീകളുടെ പുഴുക്കത്ത് വീണതുപോലെയുള്ള ദുഷിച്ച ആ കണ്ണുകൾ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സ്പാനിഷും ഫ്രഞ്ചും ഇന്ത്യനും വെള്ളക്കാരിയും തുടങ്ങിയ എല്ലാ വിഭാഗക്കാരും ഉണ്ടായിരുന്നു. അവരുടെ ആ വലിയ തലകൾ, തലമുടിയെല്ലാം നിബിഡമായി നിൽക്കത്തക്കവണ്ണം ചീപ്പുകൊണ്ട് പിന്നോട്ട് കോതി ഒരുക്കി. എങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ ആ പുഴുക്കത്ത് വീണതുപോലെയുള്ള കണ്ണുകളും അവയിന്മേലുള്ള ചായവും പൂച്ചയുടെ കണ്ണുകൾ പോലെ പിന്നിലേക്ക് എഴുതിയിരിക്കുന്ന കണ്ണുകളും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ അവർ സംസാരിക്കുകയും അവിടെ ജെ സി പെന്നിയുടെ കടയിൽ ഞാൻ നിൽക്കുകയും ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും ആ നരകത്തിൽ ആണ് നിൽക്കുന്നതെന്ന് ചിന്തിച്ചുപോയി. ഞാൻ വളരെ ഭയപ്പെട്ടു പോയി. കർത്താവ്, ഞാൻ തീർച്ചയായും മരിച്ചിട്ടില്ല, നീയാണ് എന്നെ ഈ സ്ഥലത്തേക്ക് വരാൻ അനുവദിച്ചതെന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ ദർശനത്തിൽ കണ്ട പ്രകാരം അവർ ചുറ്റുമായി പ്രകാരം ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയും അവർ സംസാരിച്ചുകൊണ്ടിരുന്നത് കേൾക്കാൻ തീരെ പ്രയാസമായിരുന്നു. കാരണം ജനങ്ങളുടെ സംസാരം തുടർന്നുകൊണ്ടിരിക്കുകയും കൂടാതെ ആ സ്ത്രീകൾ എസ്കലേറ്ററിൽ നിന്ന് ഇറങ്ങിവന്ന് അവിടെ ചുറ്റുമായി എന്ന് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് നടക്കുകയും ആ പച്ചച്ചായം തേച്ച വിചിത്രമായ നോട്ടത്തോടുകൂടിയ കണ്ണുകൾ ശോകമേറിയതുമായിരുന്നു. എന്റെ ഭാര്യ കടന്നു വരികയും എന്നെ ഒരു മിനിറ്റ് ഒറ്റയ്ക്ക് വിടാനും പിന്നെ നീ ഇത് കാര്യമാക്കുന്നില്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് പോകാനും ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് സുഖമില്ല എന്ന് അവൾ ചോദിച്ചു. ഇല്ല, നിനക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ പ്രിയ നീ വാങ്ങിച്ചുകൊള്ളുക എന്ന് ഞാൻ പറഞ്ഞു. ഇല്ല, ഞാനെല്ലാം വാങ്ങിക്കഴിഞ്ഞു എന്ന് അവൾ പറഞ്ഞു. ഞാൻ നിന്റെ കൈ കോർത്ത് പിടിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പുറത്തു പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പുറത്തേക്ക് നടന്നിറങ്ങി. എന്താണ് കാര്യമെന്ന് അവൾ ചോദിച്ചു. മേഡ, ചില കാര്യങ്ങൾ അവിടെ സംഭവിച്ചു എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാനത് ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ, നാം ഏത് കാലത്താണ് ജീവിക്കുന്നത്, ഇത് മൂന്നാമത്തെ വലിയ ആയിരിക്കാൻ കഴിയുമോ എന്ന് ഞാൻ ചിന്തിച്ചു. ഇപ്പോൾ എന്റെ വശം ചില കുറിപ്പുകൾ ഇവിടെയുണ്ട്. യേശു തന്റെ ശുശ്രൂഷ വേളയിൽ ജനങ്ങളോട് പ്രസംഗ ശുശ്രൂഷ നടത്തിയതിനു ശേഷം ഇപ്പോൾ ഇതിനെപ്പറ്റി യഥാർത്ഥമായി തിരുവചന പ്രകാരം നാം കാണാൻ പോവുകയാണ്. യേശു തന്റെ ശുശ്രൂഷ വേളയെ തീർത്തു കഴിഞ്ഞപ്പോൾ അവന്റെ ശുശ്രൂഷ ജനങ്ങളാൽ തള്ളിക്കളയപ്പെട്ടു. അതിനെപ്പറ്റി നിങ്ങൾ ഈ വരികൾക്കിടയിൽ നിന്നും എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ സ്വന്തം അഭിപ്രായം രൂപിച്ചുകൊള്ളുക. ആദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് ഓർത്തുകൊള്ളുക. അവൻ പ്രസംഗിച്ചതിനു ശേഷം അവൻ ആ കാലത്തേക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടവനായി വന്നിരുന്നു. നമുക്കെല്ലാവർക്കും അതറിയാം.
The scriptures identified
യേശു ക്രിസ്തു മശിഹ ആയിരുന്നുവെന്ന് തിരുവെഴുത്ത് സാക്ഷ്യപ്പെടുത്തിയിരുന്നു. അത് ശരിയാണ്. ദൈവവും അവന്റെ വചനവും അവൻ മശിഹ ആയിരുന്നുവെന്ന് ശരിക്കും ഉറപ്പായും ന്യായീകരിച്ചു കാണിച്ചിരുന്നു. അതിനെപ്പറ്റി യാതൊരു ചോദ്യവുമില്ല. അവൻ മശിഹ അല്ല എന്ന് ആരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നെങ്കിൽ പിന്നെ ഈ വേദിയിലേക്ക് വരണം. അവൻ മശിഹ ആയിരുന്നുവെന്ന് വ്യക്തമായും തെളിയിക്കപ്പെട്ടിരുന്നു. എന്നാൽ അവൻ വ്യക്തമായതിനു ശേഷം ദൈവം അതിനെ സാക്ഷീകരിച്ചു. പെന്തക്കോസ്ത് നാളിൽ പത്രോസ് യഹൂദന്മാരുടെ പുരോഹിത സംഘത്തോട് പ്രസംഗിച്ചതിന്റെ ഏകദേശം 4 ദിവസങ്ങൾക്ക് ശേഷം അവൻ പറഞ്ഞു, നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെക്കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നസറായനായ യേശുവിന് ഞങ്ങളെല്ലാവരും സാക്ഷികളാകുന്നു. നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചുകൊള്ളുകയും ജീവന്റെ രാജകുമാരനായ അവനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കുകയും നിങ്ങൾ കാണുന്നതായി ഈ കാര്യങ്ങളെ കാണിക്കുകയും ചെയ്തിരുന്നു. ക്രിസ്തു ജീവിച്ചിരിക്കുന്നു. ഇപ്പോഴും ഇന്നും അവൻ ജീവിക്കുന്നു. യേശു വളരെ വ്യക്തമായി വന്ന് അവനെ തന്നെ സാക്ഷീകരിച്ചതിനു ശേഷം ദൈവം അവനെ സാക്ഷീകരിക്കുകയും അവൻ പ്രവചിക്കുകയും ചെയ്തു. തിരുവെഴുത്ത് പ്രകാരം സാക്ഷീകരിക്കപ്പെട്ടതിനു ശേഷവും അവന്റെ പ്രവചനത്തിലെ ദിവസങ്ങൾക്ക് ശേഷം ജനങ്ങൾ അവനെ തള്ളിക്കളഞ്ഞു. അത് ശരിയാണ്. അവർ അവനെ ഇവിടെ തള്ളിക്കളഞ്ഞതിനു ശേഷവും രക്ഷിക്കപ്പെടാനായി സാധ്യതയുള്ളവരോട് അവൻ പ്രസംഗിച്ചു. ഓർക്കുക, അവൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതൊരുവനും രക്ഷപ്രാപിക്കാനുള്ള സാധ്യത അവിടെ ഉണ്ടായിരുന്നു. അതാരാകുമെന്ന് നമുക്കറിയില്ല. അവരെല്ലാം മുൻനിർണയിക്കപ്പെട്ടവരാണ്. എന്നാൽ അവൻ തുടർച്ചയായി പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അവന്റെ ശുശ്രൂഷയുടെ കാലം തികഞ്ഞതിനു ശേഷവും അവന്റെ ശുശ്രൂഷ തുടർന്നുകൊണ്ടിരുന്നു. കാരണം പാപക്ഷമ ലഭിക്കപ്പെടാത്തവരായി നരകത്തിലുണ്ടായിരുന്നവരോടാണ് അവൻ അവസാനമായി പ്രസംഗിച്ചത്. 2 പത്രോസിൽ നിന്ന് അത് വളരെ വ്യക്തമായി ഞാൻ നിങ്ങൾക്ക് വായിച്ചു കൽപ്പിച്ചിരിക്കുന്നു. ന്യായവിധി ദിവസത്തേക്ക് അടച്ചു പൂട്ടി വെക്കപ്പെട്ടവരായി തടവിലുണ്ടായിരുന്ന, അതായത് നരകത്തിലുണ്ടായിരുന്ന ആത്മാക്കളോട് അവൻ പ്രസംഗിച്ചു. കാരണം ന്യായവിധി ഇപ്പോഴല്ല, കൂടാതെ അഗ്നി നരകവും ഇപ്പോഴല്ല. ആ മനുഷ്യൻ ഇപ്പോൾ എരിയുന്ന നരകത്തിലാണ് എന്നാരെങ്കിലും നിങ്ങളോട് പറയുകയാണെങ്കിൽ അത് തെറ്റാണ്. ഈ ഭൂമിയിലുള്ള ഒരു ന്യായാധിപതി പോലും ഒരുവനെ വിസ്തരിക്കാതെ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ തക്കവണ്ണം നീതിയുള്ളവനാണ്. അതുപോലെ ദൈവം തന്റെ നിയമത്താൽ ഒരുവന് ആദ്യം ശിക്ഷാവിധി കൽപ്പിക്കാതെ ഒരിക്കലും ആരെയും എരിയുന്ന തീച്ചൂളയിലിടുകയില്ല. അവൻ കൃപയെ തള്ളിക്കളഞ്ഞിരിക്കുകയും അതിനാൽ ആദ്യം അവൻ വിസ്തരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അത് വെള്ളസിംഹാസന ന്യായവിധിയാണ്. എന്നാൽ അവനിപ്പോൾ തടവറ എന്ന സ്ഥലത്ത് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ കൃപയാൽ 2 സ്ഥലങ്ങളും ഞാൻ ദർശനത്തിൽ കണ്ടതുകൊണ്ട് ഇത് ദൈവവിരോധമായി പറയുകയല്ല. ഇത് തെറ്റാണെങ്കിൽ ദൈവവിനോട് ക്ഷമിക്കട്ടെ. ഞാൻ ഈ 2 സ്ഥലങ്ങളിലും ചെന്നിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരായ വീണ്ടെടുക്കപ്പെട്ടവരെയും അതുപോലെ നഷ്ടപ്പെട്ടു പോയവരെയും അവരെവിടെയായിരുന്നു എന്ന് ഞാൻ കണ്ടിരുന്നു. ആ കാരണത്താലാണ് നിങ്ങളുടെ ഒരു സഹോദരൻ എന്ന നിലയിൽ ഇന്നിവിടെ നിന്നുകൊണ്ട് ആ താഴേക്കുള്ള പാത വിട്ട് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. നിങ്ങൾ ഒരിക്കലും ആ പാതയിൽ കൂടി പോകരുത്. ഉന്നതങ്ങളിലേക്കുള്ള ആ അനുഗ്രഹിക്കപ്പെട്ട വഴിയിലേക്ക് പോകുന്നതിനും അതിനായി ജീവിക്കുന്നതിനുമുള്ള എല്ലാം നിങ്ങൾക്കുണ്ട്. അവിടെ വീണ്ടെടുക്കപ്പെട്ടവർ സമാധാനത്തിലും ആനന്ദത്തിലുമാകുന്നു. അവർക്ക് പാപം ചെയ്യാൻ കഴിയുകയില്ല. സങ്കടപ്പെടാനും അവർക്ക് കഴിയില്ല. അവിടെ യാതൊരു കുറവുമില്ല. അവർ പരിപൂർണരാണ്. ആ 2 സ്ഥലങ്ങളും ഞാൻ കണ്ടിരിക്കുന്നു. ഒരു വ്യക്തിക്ക് ചെയ്യാവുന്ന ഭയങ്കരമായ ഒരു പ്രസ്താവനയാണിതെന്ന് എനിക്കറിയാം. എന്നാൽ ദൈവം എനിക്ക് ന്യായമായിരിക്കെ ഞാൻ 2 സ്ഥലങ്ങളും കണ്ടിരിക്കുന്നുവെന്ന് ഭക്തി പുരസരം വിശ്വസിക്കുന്നു. അതെ, അത് ഞാൻ വിശ്വസിക്കുന്നു. ഓ, നഷ്ടപ്പെട്ടു പോയവരുടെ ആ സ്ഥലത്ത് പ്രവേശിക്കുന്നതിന് ആർക്കും ഇടയാകാതിരിക്കട്ടെ. നിങ്ങളുടെ ശരീരത്തിലൂടെ ചുട്ടുപഴുത്ത കമ്പികൾ കടത്തിവിട്ട് നിങ്ങളെ ദണ്ഡിപ്പിച്ചാൽ കൂടി അത് ആ സ്ഥലത്തെ പിശാചുക്കളുടെ ദണ്ഡനത്തോളം വരികയില്ല. യാതൊന്നിനും അതിൽ സാധ്യമല്ല. നഷ്ടപ്പെട്ടു പോയവരുടെ ആ ലോകത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് മനുഷ്യന്റെ മനസ്സിനുമില്ല. അത് വിവരിച്ചു പറയുവാനും യാതൊരു വഴിയുമില്ല. അതുപോലെ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സ്ഥലത്തെക്കുറിച്ച് വർണ്ണിക്കാനും യാതൊരു വഴിയുമില്ല. അതത്രമാത്രം മഹത്വമേറിയതാണ്. ഒന്ന് ഭയാനകവും മറ്റത് മഹത്തായതുമാകുന്നു. ഒന്ന് വെറുക്കപ്പെട്ടതും മറ്റത് ശ്രേഷ്ഠമേറിയതുമാകുന്നു. അതിനാൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ഞാൻ വൃദ്ധനായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിനി എത്ര കാലമുണ്ടെന്ന് എനിക്കറിയില്ല. ഉടനെ തന്നെ ഞാൻ 55 വയസ്സുകാരനാകും. എനിക്കറിയില്ല, പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ച് എനിക്ക് വളരെ വർഷങ്ങൾ ഇനി ഉണ്ടായിരിക്കില്ല. ഈ ടേപ്പുകൾ എവിടെയെല്ലാം പോകുമെന്നും എനിക്കറിയില്ല. എന്നാൽ ഇവിടെയായിരിക്കുന്ന നിങ്ങളോടും ഈ ടേപ്പുകൾ എവിടെ പോയാലും അത് കേൾക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ആ നഷ്ടപ്പെട്ടവരുടെ സ്ഥലത്തേക്ക് പോകരുത് എന്നാണ്. നരകം എത്രമാത്രം ഭയങ്കരമായ ഒരു സ്ഥലമാണെന്ന് നിങ്ങൾക്ക് ചിത്രീകരിക്കാൻ പോലും കഴിയില്ല. നിങ്ങൾ എന്ത് ചെയ്താലും അനുഗ്രഹിക്കപ്പെട്ടവരുടെ സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും മറന്നു കളയരുത്. വിശുദ്ധ പൗലോസ് പറഞ്ഞതിനോടൊപ്പം തന്നെ ഞാനിത് പറയുന്നു, ദൈവം സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അതുകൊണ്ട് നിൽക്കൂ. നിങ്ങൾ ഈ ടേപ്പ് കേൾക്കുകയാണെങ്കിൽ അത് നിർത്തിവെച്ചിട്ട് നിങ്ങൾ ഇതുവരെയും രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അനുതപിച്ച് ദൈവവുമായി നിരപ്പായിക്കൊള്ളുക. ഞാൻ നേരിട്ട് കണ്ട അനുഭവത്തിൽ നിന്നും പറയുകയാണ്, ഞാൻ എന്റെ ഹൃദയത്തിൽ അത് വിശ്വസിക്കുന്നു. ഈ ദർശനങ്ങളാൽ ഞാൻ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു പ്രസ്താവന ചെയ്തതിന് ദൈവത്തിനോട് കരുണയുള്ളവനാകുമാറാകട്ടെ. എന്നാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ദർശനങ്ങളിൽ ഒന്നുപോലും തെറ്റിയിട്ടില്ല എന്നറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായ ഹൃദയത്തോടെ ആ രണ്ട് സ്ഥലങ്ങളിലും ഞാൻ ചെന്നിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താഴേക്കുള്ള ആ പാതയിൽ നിന്നും പോകുന്നതിൽ നിന്നും ഏതൊരു മനുഷ്യനും ദൂരെയായിരിക്കട്ടെ.
After he had finished his ministry,
യേശു തന്റെ ശുശ്രൂഷ തികച്ച ശേഷം രക്ഷിക്കപ്പെടാതിരുന്നതും ഒരിക്കലും രക്ഷിക്കപ്പെടാൻ കഴിയാതിരുന്നതുമായ ആ ആത്മാക്കളോട് പ്രസംഗിച്ചു. അങ്ങനെ വേദപുസ്തകം നമ്മോട് പറയുന്നു, അവൻ ചെന്ന് മാനസാന്തരപ്പെടാതിരുന്ന തടവിലായ ആ ആത്മാക്കളോട് പ്രസംഗിച്ചു. അവർക്കൊരിക്കൽ കൃപ നൽകപ്പെട്ടപ്പോൾ അവർ അത് തള്ളിക്കളഞ്ഞിട്ട് ഇപ്പോൾ ന്യായവിധിക്കായി കാത്തിരിക്കുന്നു. ഓ, അതെന്തൊരു സമയമായിരുന്നിരിക്കണം. ഓ, ആ യാഥാർത്ഥ്യം എന്തായിരുന്നുവെന്ന് ലോകം കാണത്തക്ക വിധം അതുകൊണ്ട് ലോകത്തെ ഒന്ന് ഇളക്കുവാൻ എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു. യേശു സ്വയം തന്നെ പറഞ്ഞു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ജീവനുള്ളവരോട് പ്രസംഗിക്കാൻ പിതാവ് അവനെ അയച്ചു. ആദ്യം പ്രതീക്ഷയുള്ളവർക്കും പിന്നെ പ്രതീക്ഷയില്ലാത്തവർക്കും അതേ സന്ദേശം തന്നെ നൽകി. അത് തന്നെ ഈ കാലത്തും ചെയ്യുന്നത് തികച്ചും അനുയോജ്യമെന്ന് തോന്നുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മിൽ വസിക്കുന്ന ക്രിസ്തുവിന്റെ ആത്മാവിന്റെ സ്വഭാവം മാറുകയോ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവർത്തന രീതി മാറുകയോ ചെയ്യുന്നില്ല. അവൻ ഒരു കാലത്തും മാറാത്തവനാണ്. അവൻ എല്ലാ കാലത്തും ഒരേപോലെ തന്നെ ആയിരിക്കണം. അവൻ പറഞ്ഞു, പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ശുശ്രൂഷകളും അതേ വിധത്തിൽ തന്നെ ആയിരിക്കണം. നിങ്ങളിൽ ചിലർ വേദവാക്യങ്ങൾ കുറിച്ചെടുക്കുന്നതായി ഞാൻ കാണുന്നു. അത് യോഹന്നാൻ 14:12 ആകുന്നു. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. നോക്കൂ, പ്രവൃത്തികൾ എന്നത് നഷ്ടപ്പെട്ടു പോയവരോട് പ്രസംഗിക്കുക, രോഗികളെ സൗഖ്യമാക്കുക, രക്ഷിക്കപ്പെടാൻ കഴിയാത്തവരോട് പ്രസംഗിക്കുക എന്നിവയായിരുന്നു. പ്രവൃത്തികൾ അതേവിധം തന്നെയാണ് തുടർന്നിരുന്നത്. അതുകൊണ്ട് ഇതും അതേവിധം തന്നെയാകുന്നു. അതങ്ങനെ ആയിരുന്നു. യേശുവിന്റെ ശുശ്രൂഷ ഈ അന്ത്യകാലത്ത് അവന്റെ സഭയിൽ വീണ്ടും ജഡത്തിൽ വെളിപ്പെട്ടു എന്ന പോലെ ഞാനിത് പറയട്ടെ. അങ്ങനെയാണ് നമ്മൾ അനേകരും വിശ്വസിക്കുന്നത്. ഞാനും അത് നിങ്ങളോടൊപ്പം വിശ്വസിക്കുന്നു. ഞാനിത് വിശ്വസിക്കുന്നു. ഞാനിത് വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞാനത് സംബന്ധിച്ച് മറ്റെന്തെങ്കിലും ചെയ്യുമായിരുന്നു. കാരണം എന്തൊക്കെ തന്നെയായാലും ഞാനാണ് അതുമായി ഇവിടെ ബന്ധപ്പെട്ടിരിക്കുന്നത്. നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ ജനങ്ങളെക്കുറിച്ച് കരുതലുള്ളവരായിരിക്കും. മോശയ്ക്ക് എപ്രകാരം ദൈവത്തിന്റെ ആശയത്തെക്കാൾ ഒരു നല്ല ആശയം ദൈവത്തോട് പറയുവാൻ കഴിഞ്ഞു എന്നതിനെക്കുറിച്ച്, മോശയിലുണ്ടായിരുന്നത് ക്രിസ്തുവിന്റെ ആത്മാവായിരുന്നു എന്ന് ഞാൻ കണ്ടുപിടിക്കുന്നതുവരെ ഈ തിരുവെഴുത്തിനെ കുഴിച്ചിരുന്നു. ദൈവം പറഞ്ഞു, മോശ, നീ അവരിൽ നിന്നും വേർപിരിഞ്ഞുകൊള്ളുക, ഞാൻ അവരെയെല്ലാം നശിപ്പിക്കാൻ പോകുകയാണ്, ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കും. മോശ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ, അവൻ അവനെ തന്നെ പിളർപ്പിലേക്ക് ഇട്ടുകൊണ്ട് നീ എന്നെ എടുത്തുകൊള്ളുക, എന്റെ പേര് നിന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയണമെന്ന് പറഞ്ഞു. അവന് വിരോധമായി നിന്ന ഈ ജനങ്ങൾക്ക് വേണ്ടി തന്നെ അവന്റെ ഹൃദയം പരിതപിച്ചു. ഒരു ദൈവവേലക്കാരൻ തന്റെ ജനങ്ങളെ ഹൃദയപൂർവ്വം സ്നേഹിക്കുമ്പോൾ എന്നെക്കാളും ഞാൻ സ്നേഹിക്കുന്ന ജനങ്ങളോട് ഞാൻ എന്തെങ്കിലും മറച്ചുവെച്ചാൽ ദൈവത്തിന്റെ മുമ്പിലും എന്നോട് തന്നെയും എനിക്കെങ്ങനെ നീതിമാനായിരിക്കാൻ കഴിയും? കൈപിടിച്ച് കുലുക്കുന്നതിലോ തളിക്കുന്നതിലോ ഒരു തെറ്റായ സ്നാനത്താലോ ഒരു വ്യക്തിയെ സഭയിൽ ചേർത്തിട്ട് വേദപുസ്തകം എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് ആ സത്യങ്ങളെ അവനോട് പറയാതെ ഒരു കള്ളവിശ്വാസത്തിന്റെ കീഴിൽ നിർത്തിയിട്ട് അവനെ സ്നേഹിക്കുന്നുവെന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയും? എന്റെ ജീവൻ നിലനിർത്തുന്നതിനായി എനിക്ക് ഭിക്ഷയാചിക്കേണ്ടി വന്നാലും അല്ലെങ്കിൽ എന്ത് തന്നെ ചെയ്യേണ്ടി വന്നാലും ഞാൻ ജനങ്ങളോട് സത്യം പറയുന്നതിൽ ദൈവത്തോടും ജനങ്ങളോടും വിശ്വസ്തനായിരിക്കട്ടെ. ഞാൻ ഒരിക്കലും ഒരു വഞ്ചകനാകാൻ ഇടയാകാതിരിക്കട്ടെ. ഞാൻ സ്നേഹിക്കുന്നവരെ എനിക്ക് എങ്ങനെ ചതിക്കാൻ കഴിയും? അവരെ വേദനിപ്പിക്കേണ്ടി വന്നാലും ഞാൻ അവരെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ കുട്ടിയെ അടിക്കുന്നതിന്റെ കാരണവും അത് തന്നെയാണ്. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നു. നിങ്ങൾ അവനെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല, എന്നാൽ നിങ്ങൾ അവനെ സ്നേഹിക്കുന്നതിനാലാണ്. അവൻ തെറ്റായിരിക്കുകയും നിങ്ങൾ അവനെ തിരുത്തുകയും ചെയ്യുന്നില്ലെങ്കിൽ അവൻ മരിക്കപ്പെട്ടു പോകും. ഇപ്പോൾ അതുപോലെ തന്നെയാണ് ദൈവ ശുശ്രൂഷയും. അന്ന് അതെപ്രകാരമായിരുന്നു, ഇന്ന് അതുപോലെ തന്നെയാണ്.
preached and thoroughly vindicated by the word of God.
അത് മനുഷ്യനായിരിക്കാൻ കഴിയില്ല, അത് ദൈവമാകേണ്ടിയിരിക്കുന്നുവെന്ന് അത് പ്രസംഗിക്കപ്പെടുകയും ശരിക്കും ദൈവവചനത്താൽ ന്യായീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ശ്രദ്ധിക്കുക, യേശുക്രിസ്തു പ്രവർത്തിച്ച അതേ ആത്മീയ അടയാളം ഈ അന്ത്യകാലത്തും ഭൂമിയിൽ വീണ്ടും സംഭവിച്ചിരിക്കുന്നു. അവൻ മസീഹാണെന്ന് വെളിപ്പെടുത്തി കാണിച്ച അതേ ആത്മീയ അടയാളത്താൽ അവൻ ഇന്നും വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവൻ ഇപ്പോഴും മസീഹ ആകുന്നു. അവൻ എന്തായിരുന്നുവെന്ന് അവനാൽ തന്നെ പ്രത്യക്ഷമാക്കപ്പെട്ട അതേ വസ്തുതകളാൽ അവൻ ഈ ഭൂമിയിൽ പ്രത്യക്ഷനായിരിക്കുന്നു. വിശുദ്ധ പൗലോസ് കണ്ട അതേ അക്ഷരസ്തംഭം, അത് തന്നെ അതേ സ്വഭാവത്തോടുകൂടി അതേ പ്രവൃത്തികളെ ചെയ്തുകൊണ്ട് വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. പിതാവ് അവനെ കാണിച്ചു കൊടുത്തിട്ടല്ലാതെ അവൻ യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് യേശു അവകാശപ്പെട്ടിരുന്നു. പിതാവ് പരിശുദ്ധാത്മാവാണെന്ന് നമുക്കറിയാം. അത് ദൈവത്തിന്റെ ഒരു പദവി മാത്രമാകുന്നു. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ യേശുവിന്റെ പിതാവ് ആരായിരുന്നു? ദൈവം തന്റെ പിതാവാണെന്ന് യേശു പറയുകയും പരിശുദ്ധാത്മാവിന്റെ പിതാവാണെന്ന് വേദപുസ്തകം പറയുകയും ചെയ്യുന്നു. നിങ്ങൾക്കവനെ ഒരു നിയമാനുസൃതമല്ലാതെ ജനിച്ച കുട്ടിയായി കരുതാൻ സാധ്യമല്ല. പരിശുദ്ധാത്മാവ് ദൈവമാകുന്നു, അതുപോലെ യേശു ദൈവമായിരുന്നു. അതുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അത് ഒരു ദൈവത്തിന്റെ മൂന്ന് പദവികളാകുന്നു. അത് അതേ ദൈവത്തിന്റെ മൂന്ന് വിശേഷ ഗുണങ്ങളാകുന്നു. നിങ്ങൾ ദൈവത്തിന്റെ ഒരു ഭാഗമാകുന്നു, ഞാൻ ദൈവത്തിന്റെ ഒരു ഭാഗമാകുന്നു. എന്നാൽ ഞാൻ ദൈവത്തിന്റെ എല്ലാം ആകുന്നില്ല, അതുപോലെ നിങ്ങളും ദൈവത്തിന്റെ എല്ലാം ആകുന്നില്ല. അത് യേശു ക്രിസ്തുവിനാൽ പുത്രന്മാരെ ദത്തെടുത്തിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വിശേഷ ഗുണങ്ങൾ നമ്മുടെ മേലാകുന്നു. അത് ദൈവം സ്വയം തന്നെ ജഡമായിട്ട് നമുക്ക് വേണ്ടി മരിക്കുകയാണ് ചെയ്തത്. പരിശുദ്ധാത്മാവ് എല്ലായ്പ്പോഴും വരുവാനുള്ള കാര്യങ്ങളെ അവന് കാണിച്ചു കൊടുക്കുകയും അവൻ ഒരിക്കലും അതിൽ തെറ്റിയിരുന്നുമില്ല. അതെല്ലായ്പ്പോഴും സമ്പൂർണമായിരുന്നു. അത് ശരിയല്ലേ? അവൻ തനിക്കായി മഹത്വം എടുത്തില്ല, എന്നാൽ എപ്പോഴും ദൈവത്തിന് മഹത്വം കൊടുത്തു. പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വതയൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് അവൻ പറഞ്ഞു. അവന്റെ പിതാവ് അത് പരിശുദ്ധാത്മാവായിരുന്നു. അത് ശരിയല്ലേ? ദാവീദിന്റെ മകനായ യോസഫെ നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അത് അവന്റെ പിതാവായിരുന്നു. പരിശുദ്ധാത്മാവ് സംഭവിക്കാനുള്ള കാര്യങ്ങൾ അവന് മുൻകൂട്ടി കാണിച്ചു കൊടുക്കുകയും കഴിഞ്ഞുപോയ കാര്യങ്ങൾ എന്തായിരുന്നുവെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അവൻ പ്രവാചകനായ ദൈവമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ വചനം പ്രവാചകന് മാത്രമേ വരികയുള്ളൂ. വചനം കുറഞ്ഞ അളവിൽ പ്രവാചകന്മാർക്ക് നൽകപ്പെടുകയും ദൈവം അവരോട് പറഞ്ഞ കാര്യങ്ങൾ അവർ എഴുതി വെക്കുകയും ചെയ്തു. എന്നാൽ അവൻ യാതൊന്നും എഴുതിയില്ല, കാരണം അവൻ വചനമായിരുന്നു. അതെ, അവൻ വചനമായിരുന്നു. അവനിൽ വസിച്ച അതേ പരിശുദ്ധാത്മാവ് കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. എന്തുകൊണ്ടെന്നാൽ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും എന്നവൻ പറഞ്ഞു. അവനിൽ പിതാവായി ഉണ്ടായിരുന്ന ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ അവൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും എന്നവൻ പറഞ്ഞു. അവിടെയാണ് ഇപ്പോൾ നിങ്ങളായിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് അന്ന് സഭയിൽ പ്രവർത്തിച്ചിരുന്നതുപോലെ തന്നെ ഇന്ന് അതേ കാര്യങ്ങൾ കൃത്യമായും ചെയ്തിരിക്കുന്നു എന്ന് നാം ശ്രദ്ധിക്കുന്നു. ആരംഭത്തിൽ അഗ്നിസ്തംഭത്താൽ അറിയിക്കപ്പെട്ടതുപോലെ അതേ കാര്യം ഇന്ന് ചെയ്തിരിക്കുന്നു. അത് യേശുവിന്റെ മേൽ കടന്നു വരുന്നത് യോഹന്നാൻ കണ്ടപ്പോൾ യോർദാൻ നദിക്കരയിൽ വെച്ച് അവനത് വിളിച്ചറിയിച്ചു. കൂടാതെ എല്ലാ കാര്യങ്ങളും തെളിയിക്കപ്പെടുകയും അതിന്റെ ശാസ്ത്രീയപരമായ പടം പോലും എടുക്കപ്പെട്ടു. അതിനെപ്പറ്റി തർക്കിക്കാൻ കഴിയില്ല. അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതായിരുന്നു. അതൊരു യഥാർത്ഥ വസ്തുതയായിരുന്നു. അതൊരു കാൽപ്പനിക വിചാരമായിരുന്നില്ല. അത് മനഃശാസ്ത്രമായിരുന്നില്ല. അത് ജോർജ് ജെ ലേസി പറഞ്ഞതുപോലെ ക്യാമറയുടെ യന്ത്രക്കണ്ണിന് മനഃശാസ്ത്രത്തിന്റെ പടമെടുക്കാൻ കഴിയുന്നതല്ല. പ്രകാശം ആ ലെൻസിന് മേൽ പതുക്കെയുണ്ടായി. സഭയെ, നിങ്ങൾ അതിനെപ്പറ്റി എന്ത് പറയുന്നു? ഏകദേശം 6-8 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വെച്ച് യഹോവായ പ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ അരിസോണയിലുള്ള ഹ്യൂസ്റ്റണിലേക്ക് പോകുമെന്നും അവിടെ ഒരു സ്ഫോടനമുണ്ടാകുമെന്നും 7 ദൂതന്മാർ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുമെന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങളത് ഓർക്കുന്നില്ലേ? ദൈവം അതിനെ അത്രമാത്രം യാഥാർത്ഥ്യമാക്കിയിട്ട് ലൂക്ക് മാസിക അതിന്റെ പടം പോലും എടുക്കുകയുണ്ടായി. ആത്മീയമായത് മുൻകൂട്ടി കണ്ട് അതുപോലെ തന്നെ നിറവേറപ്പെടുകയും 7 ദൂതന്മാർ എല്ലാ തിരുവെഴുത്തിന്റെയും അവസാനമായത് കൊണ്ടുവരികയും ചെയ്തു. കാരണം വേദപുസ്തകത്തിലെ സകല മർമ്മങ്ങളും 7 മുദ്രകളിൽ കിടക്കുന്നു. ആ കാരണത്താലാണ് ആ പുസ്തകം മുദ്രയിടപ്പെട്ടിരുന്നത് എന്ന് നമുക്കറിയാം. മുഴുവൻ വേദപുസ്തകത്തിന്റെ മർമ്മങ്ങളും ആ 7 മുദ്രകളിൽ കിടക്കുന്നു. അത് കർത്താവ് നമുക്ക് കൊണ്ടുവരാനിടയാകട്ടെ. അത് സംഭവിക്കുമ്പോൾ എന്നോടുകൂടെ അവിടെ സന്നിഹിതനായിരുന്ന ഒരു വ്യക്തി ഇവിടെ ഇരിപ്പുണ്ട്.
Look magazine proved the same thing.
അത് യഥാർത്ഥമായി സംഭവിച്ചു എന്ന് ലൂക്ക് മാസിക തെളിയിക്കുന്നു.
Because it was God.
കാരണം ദൈവമായിരുന്നു അത് പറഞ്ഞിരുന്നത്.
It was God that stands behind.
അവനത് ചെയ്യുമെന്ന് പറയുമ്പോൾ അതിനെ നിറവേറുന്നതിനായി ദൈവമാണ് തന്റെ വചനത്തിന്റെ പിന്നിൽ നിൽക്കുന്നത്.
Therefore it's not some man.
ആ കാരണത്താൽ ഇത് ഏതെങ്കിലും ചില മനുഷ്യരോ എന്നെ പോലെ സ്വയം ജഡികനായി നിങ്ങളുടെ ഇടയിൽ നിന്നുമുള്ള ആരെങ്കിലും അല്ല. ഇത് നിത്യനായ ദൈവമാകുന്നു. അവൻ മനുഷ്യനെ ഉപയോഗിക്കുന്നു, അത് സത്യമാണ്. മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കുന്നതിന് പുറമെ അവൻ മറ്റു യാതൊന്നും ചെയ്യിക്കുന്നില്ല. നാം അത് മനസ്സിലാക്കുന്നു. മനുഷ്യനാണ് അവന്റെ ഏജന്റ്. അതാണ് അവൻ തിരഞ്ഞെടുത്തത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അവന് സൂര്യനെ കൊണ്ട് സുവിശേഷം പ്രസംഗിക്കാൻ കഴിയുമായിരുന്നു. അവന് കാറ്റിനെ കൊണ്ട് സുവിശേഷം പ്രസംഗിക്കാൻ കഴിയുമായിരുന്നു. അവന് കാറ്റിനെ കൊണ്ട് കാര്യങ്ങളെ ചെയ്യിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ അവൻ മനുഷ്യനെ തിരഞ്ഞെടുത്തു. മനുഷ്യൻ മനുഷ്യനോട് നേരിട്ട് സംസാരിക്കണമെന്നായിരുന്നു അവന്റെ ഉദ്ദേശം. അവൻ സ്വയമായിട്ടല്ല, എന്നാൽ ദൈവവചനം പ്രവാചകന്മാരുടെ അടുക്കലെത്തി. പ്രവചനം പറയുന്ന പ്രവാചകന്മാരുടെ അടുക്കലെത്തി. ഒരു പ്രവചനക്കാരൻ യഥാർത്ഥ വചനത്തെ നിഷേധിക്കുന്നവനാണെങ്കിൽ അവൻ എപ്രകാരം ഒരു യഥാർത്ഥ പ്രവാചകനായിരിക്കാൻ കഴിയും? അവനത് കഴിയുകയില്ല. കാരണം അവൻ വചനത്തിന്റെ സത്യത്തെ നിരസിച്ചു കളയുന്നു. അങ്ങനെ അത് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഈ വചനം സ്വയമായി അതിന്റെ സത്യത്തോടും പരിശുദ്ധാത്മാവിന്റെ സത്യത്തോടും കൂടി പ്രസംഗിക്കുകയാണെങ്കിൽ ഇത് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന എല്ലാ വാഗ്ദത്തങ്ങളെയും അത് നിറവേറും. അപ്രകാരമാണ് അത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്ന് നമുക്കറിയാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ ചെയ്യുമെന്ന് എന്നെ കുറിച്ച് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ എന്നിൽ വിശ്വസിക്കണ്ട. ഇപ്പോൾ ഈ കാര്യങ്ങളെ നാം കാണുന്നു. ഓർക്കുക, ഏഴ് മുദ്രകൾ തീർന്നിരിക്കുന്നു. ആ ഏഴ് വെളിപ്പെടുത്തിയ സത്യങ്ങളിൽ അവയിലൊന്ന് അവൻ നമ്മെ അറിയാൻ അനുവദിച്ചില്ല. ഏഴ് മുദ്രകൾ പ്രസംഗിക്കുമ്പോൾ അത് കേട്ടവരായി ഇവിടെ എത്ര പേരുണ്ട്? നിങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു. നോക്കൂ, ഏഴാമത്തെ മുദ്ര അതറിയാൻ അവൻ നമ്മെ അനുവദിച്ചില്ല. അവൻ ആ മുറിയിൽ നിന്നുകൊണ്ട് അവയിൽ ഓരോന്നും വെളിപ്പെടുത്തി തന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ പ്രസംഗിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രചോദനത്തോടു കൂടിയത് ഇതായിരുന്നു. അത് സത്യമാണെന്ന് നിങ്ങൾക്ക് വേണ്ടതായിരിക്കുന്നു. അത് സംഭവിക്കാൻ പോകുന്നുവെന്ന് ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞിട്ട് നേരെ അവിടേക്ക് പോകുകയും അവിടെ വെച്ച് ശാസ്ത്രവും മറ്റെല്ലാ കാര്യങ്ങളും കൂടാതെ ശാസ്ത്രീയ ഗവേഷണങ്ങളും എല്ലാം ജനങ്ങൾക്ക് രഹസ്യമായിരുന്നതായി ഈ കാര്യങ്ങൾ അവിടെ വെച്ച് സംഭവിച്ചു എന്ന് തെളിയിച്ചു കാണിക്കുകയും ചെയ്തു. എന്നിട്ട് നേരെ തിരികെ ഇവിടേക്ക് വന്ന് അത് വെളിപ്പെട്ട് കേൾക്കുകയും ഓരോ വാക്കും പൂർണ്ണമായും ശരിയാണെന്ന് തെളിയിച്ചും ഇരിക്കുന്നു. നാം ഏത് കാലത്താണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്? നാം എവിടെ എത്തിയിരിക്കുന്നു? കൂടാതെ ഓർക്കുക, ആറാമത്തെ മുദ്രയിൽ ഏഴ് കാഹളങ്ങളും നാദമുഴക്കുമ്പോൾ അത് ആറാമത്തെ മുദ്രയുടെ കീഴിലാകുന്നു. അതിനെക്കുറിച്ച് പിന്നീട് നാം എടുക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. എല്ലാ കാഹളങ്ങളും, അതായത് ഏഴെണ്ണവും, ആറാമത്തെ മുദ്രയിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏഴാമത്തേത് എല്ലായ്പ്പോഴും ഒരു മർമ്മമാകുന്നു. ഏഴാമത്തേത് ശ്രദ്ധിക്കുക, അത് അവസാനമാണ്. അത് കർത്താവിന്റെ വരവായിരുന്നു. സ്വർഗം ശാന്തവും നിശബ്ദവുമായിരുന്നു, ആരും അനങ്ങിയില്ല. കാരണം യേശു തന്നെ സ്വയം പറഞ്ഞു, സ്വർഗത്തിലെ ദൂതന്മാർക്ക് പോലും ഞാനെപ്പോൾ തിരികെ വരുമെന്നറിയില്ല. എന്താണ് സമയമെന്ന് എനിക്ക് സ്വയം തന്നെ അറിയില്ല. പിതാവ് തന്റെ മനസ്സിൽ വെച്ചിരിക്കുന്നു. ആത്മാവായ ദൈവത്തിന് മാത്രം അറിയാം. എനിക്കതറിയില്ല എന്നവൻ പറഞ്ഞു. എങ്കിൽ അത് വെളിപ്പെട്ടിരുന്നില്ല. ഏഴാമത്തെ കാഹളം ഊതിയപ്പോൾ, അല്ലെങ്കിൽ ഏഴാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ ഒരു മുദ്ര പൊട്ടിക്കപ്പെടുകയും അതിനുശേഷം സ്വർഗത്തിൽ നിശബ്ദതയുണ്ടായി. നോക്കൂ, എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നതിനെ കുറിച്ച് അതൊന്നും പറഞ്ഞിരുന്നില്ല. എന്നാൽ ആറാമത്തെ മുദ്രയുടെ കീഴിൽ ഈ കാഹളങ്ങൾ തുറക്കപ്പെട്ടു. ഓർക്കുക, അവിടെ കുഞ്ഞാട് കടന്നു വന്നിട്ട് രംഗത്ത് പ്രത്യക്ഷപ്പെടുന്നത് നാം കാണുന്നു. അവനവന്റെ കൃപാസനം വിട്ടു. അവന്റെ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി കഴിഞ്ഞിരിക്കുന്നു. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ നിന്ന് പുസ്തകം വാങ്ങി. ഇനി കാലമുണ്ടാകയില്ല. പെട്ടെന്ന് തന്നെ ഒരു ദൂതൻ ഏഴാമത്തെ അധ്യായത്തിൽ, അല്ല, പത്താം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിൽ പ്രത്യക്ഷപ്പെടുകയും ഇനിയും കാലമുണ്ടാകയില്ല എന്ന് സത്യം ചൊല്ലി പറയുകയും ചെയ്തു. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പുസ്തകത്തിലായിരുന്നു എന്താണ് വീണ്ടെടുക്കപ്പെട്ടിരുന്നത്? അതെല്ലാം അത് വീണ്ടെടുപ്പിന്റെ പുസ്തകമായിരുന്നു. അവൻ വീണ്ടെടുത്തിരുന്നതായതെല്ലാം ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അവൻ ആർക്കെല്ലാം വേണ്ടി മരിച്ചുവോ അതെല്ലാം ആ പുസ്തകത്തിലുണ്ടായിരുന്നു. അത് പരിപൂർണമായും വീണ്ടെടുക്കാതെ അവന് തന്റെ മധ്യസ്ഥതയുടെ സിംഹാസനം വിടാൻ കഴിയുകയില്ല. കുരിശിൽ വെച്ച് അവനത് വീണ്ടെടുക്കാൻ കഴിയില്ല. കാരണം അവർ കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിൽ മുൻനിർണയിക്കപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് അവസാനത്തെ വ്യക്തിയും തീരുന്നതുവരെ അവർക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ചുകൊണ്ട് അവൻ അവിടെ ആകേണ്ടിയിരിക്കുന്നു. എന്നാൽ ഒരു ദിവസം അവൻ ആ സിംഹാസനം വിട്ട് എഴുന്നേറ്റ് വരും. അപ്പോൾ ആ പുസ്തകം എവിടെയായിരിക്കും? അതതിന്റെ യഥാർത്ഥ ഉടമസ്ഥനായ സർവശക്തനായ ദൈവത്തിന്റെ പക്കലായിരിക്കും. യോഹന്നാൻ ചുറ്റുപാട് നോക്കിയിട്ട് കരഞ്ഞു. കാരണം പുസ്തകമൊന്ന് നോക്കുവാനെങ്കിലും യോഗ്യനെ ആരെയും കാണാതിരിക്കുകയും പ്രത്യേകിച്ച് മുദ്രകളെ പൊട്ടിക്കുവാനും അതിൽ മറിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെ എന്താണെന്ന് വെളിപ്പെടുത്താനും ആരുമുണ്ടായിരുന്നില്ല. രഹസ്യങ്ങളെല്ലാം ഏഴ് മുദ്രകളിലായിരുന്നു. ഏഴ് മുദ്രകൾ തുറക്കപ്പെട്ടപ്പോൾ മുഴുവൻ വേദപുസ്തകവും തുറക്കപ്പെട്ടു. ഏഴ് മുദ്രകൾ ഏഴ് മർമ്മങ്ങളാൽ മുദ്രയിടപ്പെട്ടിരിക്കുകയും ഏഴ് മുദ്രകളിൽ അതിന്റെ സകല രഹസ്യങ്ങളും വയ്ക്കപ്പെട്ടിരുന്നു. അത് വീണ്ടെടുപ്പിന്റെ പുസ്തകമായ പുതിയ നിയമമായിരുന്നു. പഴയതല്ല, അത് പുതിയ നിയമത്തെ പ്രഖ്യാപിക്കുക മാത്രം ചെയ്തിരുന്നു. നമ്മെ കൂടാതെ അവർക്ക് രക്ഷാപൂർത്തി പ്രാപിക്കാൻ കഴിയുകയില്ല. എബ്രായർ 11 വീണ്ടെടുപ്പുകാരൻ മരിച്ചപ്പോൾ മാത്രമാണ് വീണ്ടെടുപ്പ് വന്നത്. അങ്ങനെ അവരെല്ലാം കുഞ്ഞാടുകളുടെ രക്തത്തിന്റെ കീഴിൽ വീണ്ടെടുപ്പിനുള്ള സാധ്യതയോടെ ആയിരുന്നു. എന്നാൽ വീണ്ടെടുപ്പുകാരന്റെ കീഴിലല്ലായിരുന്നു. അവർ വീണ്ടെടുപ്പുകാരൻ വരുന്നതുവരെയും വീണ്ടെടുക്കപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ ഈ വീണ്ടെടുപ്പുകാരനെ ശ്രദ്ധിക്കുക. യോഹന്നാൻ ചുറ്റുപാട് നോക്കുകയും ഇതാ ദൈവം ഏഴ് മുദ്രകളാൽ മുദ്രയിടപ്പെട്ട പുസ്തകം അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരുന്നിരുന്നു. വീണ്ടെടുപ്പിന്റെ മുഴുവൻ പദ്ധതിയും അതിലുണ്ടായിരുന്നു. അത് ആദാം മുഖാന്തരം മനുഷ്യരാശിക്ക് നഷ്ടപ്പെട്ടിരുന്നു. അത് തിരികെ എവിടേക്കാണ് പോയത്? സാത്താന് അതെടുക്കാൻ കഴിയുകയില്ല. ആദാമിന് അത് നഷ്ടമാക്കാൻ അവൻ കാരണമാക്കി തീർത്തു. എങ്കിൽ പിന്നെ ആ പുസ്തകം തിരികെ എവിടേക്കാണ് പോയിരിക്കേണ്ടത്? മനുഷ്യരാശിക്ക് അത് സ്വന്തമല്ലായിരുന്നു. അനുഗ്രഹങ്ങൾ ഇവിടെ അവകാശമല്ലായിരുന്നു. ഇവിടെ മനുഷ്യരാശി അതിനെ നഷ്ടപ്പെടുത്തിയിരുന്നു. അതിനാൽ അത് തിരികെ അതിന്റെ യഥാർത്ഥ അവകാശിയായ ദൈവത്തിന്റെ അടുക്കലേക്ക് പോയി. ഇവിടെ ഇതാ അതുമായിട്ട് അവൻ ഇരിക്കുകയും അതിനെ അവകാശമാക്കുവാൻ ആരെങ്കിലും ഒരു മനുഷ്യൻ കടന്നു വരാനായി ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. യോഹന്നാൻ ചുറ്റും നോക്കി. സ്വർഗത്തിലും ഭൂമിയിലും ആരുമില്ലായിരുന്നു. ഒരു ദൂതനോ മറ്റാരെങ്കിലുമോ ആ പുസ്തകം എടുക്കാനോ അതിന്റെ മുദ്രകളെ തുറക്കാനോ അല്ലെങ്കിൽ അതൊന്ന് നോക്കുവാനോ ഉണ്ടായിരുന്നില്ല. ആരും തന്നെ അതിന് യോഗ്യനായി ഉണ്ടായിരുന്നില്ല. യോഹന്നാൻ ഏറ്റവും വേദനയോടെ കരഞ്ഞു. അപ്പോൾ ഒരു ദൂതനവന്റെ അടുക്കൽ വന്ന് യോഹന്നാനെ കരയണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹം ജയം പ്രാപിച്ചിരിക്കുന്നു, അവൻ യോഗ്യനായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യോഹന്നാൻ ആ സിംഹത്തെ കാണുന്നതിനു വേണ്ടി നോക്കി. എന്നാൽ എന്താണ് അവൻ കണ്ടത്? ഒരു കുഞ്ഞാട്. അത് രക്തപങ്കിലമായ കുഞ്ഞാടായിരുന്നു. അത് അറുക്കപ്പെട്ട കുഞ്ഞാടായിരുന്നു. എത്ര കാലം തൊട്ട്? ലോകസ്ഥാപനം മുതലേ ആയിരുന്നു. കുഞ്ഞാട് കടന്നു വന്ന് വലം കയ്യിൽ പുസ്തകം ഇരുന്നവന്റെ അടുക്കിലേക്ക് നടന്നു ചെന്നിട്ട് ആ പുസ്തകം സ്വീകരിക്കുകയും സിംഹാസനത്തിൽ കയറിയിരിക്കുകയും ചെയ്തു. അതായിരുന്നു ഇത്. അത് കഴിഞ്ഞിരുന്നു. എപ്പോൾ? ഈ മുദ്രകൾ തുറക്കപ്പെട്ടപ്പോൾ. അവസാനത്തേതും അവൻ വീണ്ടെടുത്തിരുന്നതായ എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ യാതൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ വീണ്ടെടുക്കുന്നതിനായിട്ട് വന്നു. 40 വർഷങ്ങൾക്ക് മുമ്പ് എന്തുകൊണ്ട് അവൻ വീണ്ടെടുപ്പ് നടത്തിയിരുന്നില്ല? 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്തുകൊണ്ട് അത് ചെയ്തില്ല? നോക്കൂ, അവരുടെ പേരുകൾ ജീവന്റെ ആ പുസ്തകത്തിലുണ്ടായിരുന്നു. അവനിവിടെ നിൽക്കേണ്ടിയിരുന്നു. കാരണം അവരെ വീണ്ടെടുക്കുന്നതിനുള്ള ദൈവത്തിന്റെ ഉദ്ദേശമായിരുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പ് അവരുടെ പേരുകൾ കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. കുഞ്ഞാടിനെ അവിടെ അതുമായി അറക്കപ്പെടാനായിട്ടിരുന്നു. അത് അറക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ മധ്യസ്ഥതയ്ക്ക് വേണ്ടി ഇതാ ആ കുഞ്ഞാട് വരുന്നു. അവനെ ശ്രദ്ധിക്കുക. വളരെയധികം കപടമായ അനുകരണങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും അവിടെ ഉണ്ടായിരിക്കും. എന്നാൽ വാസ്തവമായിട്ടും ആരോ അവിടെ രക്ഷിക്കപ്പെടാൻ പോവുകയായിരുന്നു. കളങ്കവും ചുളിയുമില്ലാതെ ആയിരിക്കുന്നതായി സഭ മുൻനിർണയിക്കപ്പെട്ടിരിക്കുന്നു. അവളവിടെ ഉണ്ടായിരിക്കുകയും കൂടാതെ കുഞ്ഞാട് മരിച്ചത് തന്നെ ആ ഉദ്ദേശത്തിന് വേണ്ടിയായിരുന്നു. അതിനുശേഷം ആ പുസ്തകത്തിലുണ്ടായിരുന്ന അവസാനത്തെ പേര് വീണ്ടെടുക്കപ്പെട്ടപ്പോൾ കുഞ്ഞാട് മുമ്പോട്ട് വന്ന് ആ പുസ്തകം ഏറ്റുവാങ്ങി. ഞാനൊരുവൻ മാത്രമാണ് അത് ചെയ്തിരിക്കുന്നത്. ദൂതന്മാരും കെരൂബുകളും 24 മൂപ്പന്മാരും ജീവികളും എല്ലാം തങ്ങളുടെ കിരീടങ്ങൾ എടുത്തു മാറ്റി സിംഹാസനത്തിന് മുമ്പിൽ വീണുകിടന്നുകൊണ്ട് നീ യോഗ്യനെന്ന് പറഞ്ഞു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതൊക്കെയും ആമേനെ നത്യുച്ചത്തിൽ ആർക്കുകയും ഹല്ലേലൂയ ഉച്ചത്തിൽ ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്നത് ഞാൻ കേട്ടു എന്ന് യോഹന്നാൻ പറഞ്ഞു. ആർപ്പുവിളിയുടെ ഘോഷം ഉച്ചത്തിൽ കടന്നു വന്നു. എന്തുകൊണ്ടാണ്? അവരുടെ പേരുകൾ വെളിപ്പെടുത്തുന്നതിനായി ആ പുസ്തകത്തിലുണ്ടായിരുന്നു. കുഞ്ഞാട് അത് വെളിപ്പെടുത്തുകയും ചെയ്തു. കുഞ്ഞാടത് വെളിപ്പെടുത്തി. എന്നാൽ അതിലുള്ള എല്ലാവരുടെയും പേരുകൾ വെളിപ്പെടുന്നതുവരെ അവന് വരാൻ കഴിയുകയില്ല. 7-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നതിന് മുമ്പായി 6-ാമത്തെ മുദ്രയുടെ കീഴിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം കുഞ്ഞാട് താൻ വീണ്ടെടുത്തവർക്കായി മുമ്പോട്ട് കടന്നു വന്നു. അവൻ വീണ്ടെടുത്തവനെ അവകാശപ്പെടുന്നതിനായി അവൻ വരുന്നു. അവന്റെ കയ്യിൽ നിന്നും വാങ്ങിയ ആ പുസ്തകത്തിൽ അവനത് നേരത്തെ കിട്ടിയിരുന്നു. ഇപ്പോൾ അവൻ വീണ്ടെടുത്തവനെ സ്വീകരിക്കാനായി മാത്രം വരുന്നു. അതാണ് അവന്റെ ജോലി. അവനത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അവനത് സ്വീകരിക്കാനായി വരുന്നു. ഓ, എന്തൊരു സമയമാകുന്നു. അത് തെളിയിച്ചിരിക്കുന്നു. 7-ാമത്തെ മുദ്ര അത് തെളിയിച്ചിരിക്കുന്നു. തിരികെ വന്ന് വീണ്ടെടുപ്പിന്റെ പുസ്തകമെടുത്തു. ശ്രദ്ധിക്കുക, 7-ാമത്തെ ദൂതന്റെ സന്ദേശം 7 മുദ്രകളെയും വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. വെളിപാട് 10:7 നമുക്കത് കാണാം. അവന്റെ ഒരു കാൽ ഭൂമിമേലും ഒരു കാൽ സമുദ്രത്തിന്മേലും വെച്ചുകൊണ്ട് ഈ ദൂതൻ വരുന്നത് അവൻ കണ്ടു. അത് ക്രിസ്തുവായിരുന്നു. അവന്റെ തലയിൽ ആകാശവില്ല് ധരിച്ചിരുന്നു. അവനെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അവനെ വെളിപാടിന്റെ 1-ാം അധ്യായത്തിൽ വീണ്ടും അവന്റെ തലമേൽ ആകാശവില്ലും സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശനായി കാണാം. ഇവിടെ ഇതാ അവൻ ഒരു കാൽ ഭൂമിമേലും മറ്റേ കാൽ സമുദ്രത്തിന്മേലും വെച്ച് തന്റെ കൈകളെ സ്വർഗത്തിലേക്ക് ഉയർത്തി. അവന്റെ തലയിൽ ആകാശമില്ലപ്പോഴും ഉണ്ടായിരുന്നു. അതൊരു ഉടമ്പടിയാകുന്നു. അത് ഉടമ്പടിയുടെ ദൂതനായ ക്രിസ്തുവായിരുന്നു. കഷ്ടപ്പാടുകൾ സഹിക്കുന്നതിനായി ദൂതന്മാരെക്കാളും സ്വല്പം താഴ്ത്തപ്പെട്ടിരുന്നു. ഇത് സംഭവിക്കുമ്പോൾ അവൻ തന്റെ കൈകളെ ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായ നിത്യവാനായവനും പിതാവും ദൈവവുമായവനെ കൊണ്ട് ഇനി കാലമുണ്ടാകില്ല എന്ന് സത്യം ചെയ്ത് പറഞ്ഞു. ഇത് കഴിഞ്ഞിരിക്കുന്നു, അത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു, ഇത് അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം തിരുവെഴുത്ത് പറയുന്നു, ഭൂമിയിലെ ഏഴാമത്തെ ദൂതന്റെ സന്ദേശം കൊടുക്കുന്ന സമയത്ത്, അതായത് ഏഴാമത്തേതും അവസാനത്തെ സഭാകാലഘട്ടത്തിന്റേതുമായ ഭൂമിയിലുള്ള ദൂതൻ തന്റെ ശുശ്രൂഷയുടെ തുടക്കത്തിൽ അത് ഭൂമിയിലേക്ക് ആരംഭിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ മർമ്മമായ ഈ ഏഴ് മുദ്രകൾ വെളിപ്പെടുത്തപ്പെട്ടിരിക്കണം. ഇപ്പോൾ നാം എവിടെ എത്തിയിരിക്കുന്നു എന്ന് നാം കാണുന്നു. അതായിരിക്കാൻ കഴിയുമോ സ്നേഹിതരെ? അതായിരിക്കാൻ കഴിയുമോ? ശ്രദ്ധിക്കുക, എല്ലാം സാധ്യമാണ്. പുസ്തകത്തിലുണ്ടായിരുന്നവരെല്ലാം വീണ്ടെടുക്കപ്പെടുകയും അവരെ വീണ്ടെടുക്കുന്നതിനായി വരികയും ചെയ്തു. വീണ്ടെടുക്കപ്പെട്ടവരായിട്ടുണ്ടായിരുന്നവരെല്ലാം ലോകസ്ഥാപനത്തിന് മുമ്പേ മുൻനിർണയിക്കപ്പെട്ട പുസ്തകത്തിലുണ്ടായിരുന്നു. അത് വീണ്ടെടുക്കുന്നതിനായി അവൻ വന്നു. അവൻ വീണ്ടെടുത്തവരെല്ലാം അതിൽ എഴുതപ്പെട്ടിരുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ടേപ്പ് കേട്ടുകൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിച്ചു കേൾക്കുക. ഭീഭത്സമായ കണ്ണുകളും ഭീഭത്സമായ തലകളും, അതുകൊണ്ടായിരിക്കുമോ ഈ സന്ദേശം ഇന്നത്തെ ആധുനിക സ്ത്രീകൾക്ക് ഇത്രയേറെ എതിരായിരിക്കുന്നത്? ഇത് ആ അവസാനത്തെ ദൂതന്റെ സന്ദേശമായിരിക്കാൻ കഴിയുമോ? ഏകദേശം 33 വർഷങ്ങൾക്ക് മുമ്പ് ആ നദിക്കരയിൽ വെച്ച് അവൻ എന്താണ് പറഞ്ഞത്? ക്രിസ്തുവിന്റെ ആദ്യത്തെ വരവിന് മുമ്പായിട്ട് യോഹന്നാനെ അയച്ചതുപോലെ, നോക്കൂ, നിന്റെ സന്ദേശം അവന്റെ രണ്ടാമത്തെ വരവിനെ പ്രഖ്യാപിക്കും. ലോകമെങ്ങും അതാണ് ഈ സന്ദേശം ചെയ്തു കഴിഞ്ഞിരിക്കുന്നത് എങ്കിൽ കർത്താവിന്റെ വരവ് ഇതാ സമീപിച്ചിരിക്കണം. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് ഞാൻ തലചൊരുകയും കിടക്കയിൽ കിടന്നുരുളുകയും അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം നടക്കുകയും ചെയ്തത്? എന്താണ് നിനക്ക് സംഭവിച്ചിരിക്കുന്നത്? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നോടൊപ്പം യാത്ര ചെയ്തിരുന്ന രണ്ടുപേരോട് ഞാൻ ചോദിച്ചു. ഒരിക്കൽ ജാക്ക് മോറിനോട് ഞാൻ ചോദിച്ചു. ജാക്ക് മോറിനെ നിങ്ങൾ എല്ലാവരും അറിയും. ഞാൻ ഷിവപോർട്ടിലേക്ക് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞു, സഹോദരൻ ജാക്ക്, നിങ്ങൾ ഈ ഭൂമിയിലുള്ള എന്റെ സ്നേഹിതരിൽ ഏറ്റവും അടുത്ത ഒരാളാകുന്നു. അദ്ദേഹത്തോട് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ എന്റെ ഭാര്യയോട് ചോദിച്ചിരുന്നു, എന്നെക്കുറിച്ചും എന്റെ അഴുക്കുകളെല്ലാം എല്ലാത്തിനെയും പറ്റി ഏറ്റവും കൂടുതൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതെന്റെ ഏറ്റവും പ്രിയമേറിയ വ്യക്തിയായ എന്റെ ഭാര്യയാകുന്നു. ഒരു ദിവസം ഞാൻ അവളോട് പറഞ്ഞു, പ്രിയെ, ഞാൻ നിന്റെ ഭർത്താവായിരിക്കെ ഞാനൊരു സുവിശേഷ ശുശ്രൂഷകനും കൂടിയാകുന്നു. ഞാൻ സ്നേഹിക്കുന്നവന്റെ മേൽ യാതൊരു നിന്ദയും കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇല്ല, ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിന്റെ മേൽ യാതൊരു നിന്ദയും കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിന്നെ വേദനിപ്പിക്കുന്നതായി എന്തെങ്കിലും ചെയ്യുന്നതിൽ നിന്നും ദൈവം എന്നെ തടയട്ടെ. അതെത്രമാത്രം കൂടുതലായി ദൈവത്തെ വേദനപ്പെടുത്തും എന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ എത്രമാത്രം അവനെ സ്നേഹിക്കുന്നു. നീ എന്റെ ഭാര്യയാകുന്നു, അവൻ എന്റെ രക്ഷിതാവും ദൈവവുമാകുന്നു. ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, എതിർക്കാതെ എന്നോട് സത്യം പറയണം. ഞാൻ അധികം പഠിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നു. ഞാനൊരു വിചിത്രമായ പരിഹാസികമായ ഉണ്ടാക്കി പറയുന്നവനാണ്, എനിക്കതറിയാം. ഇതേതൊരു രീതിയിലുള്ള മനുഷ്യനാണെന്ന് എല്ലാവരും പറയുന്നു. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അങ്ങനെ ആക്കാൻ കഴിയുകയില്ല. ദൈവകൃപയാൽ നിങ്ങൾ എന്താണോ അത് തന്നെയാണ്. എനിക്ക് എന്റെ മനസ്സ് സ്വല്പം നഷ്ടപ്പെട്ടിട്ട് ഞാനൊരു വിധത്തിൽ എന്നെ തന്നെ മറന്നിരിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ എന്തുകൊണ്ടാണ് ഈ സ്ത്രീകളെ, അവരെ ഞാൻ സ്നേഹിക്കുമ്പോൾ, എപ്പോഴും കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു. ഞാനൊരു സ്ത്രീ വിരോധിയാണെന്ന് അവർ എന്നെ വിളിക്കുന്നു. ഞാൻ വെറുക്കുന്നില്ല, സ്ത്രീകളെ വെറുക്കുന്നു എന്നവർ പറയുന്നു. നോക്കൂ, അത് തെറ്റാണ്. ഞാൻ സ്ത്രീകളെ സ്നേഹിക്കുന്നു, എന്റെ സഹോദരിമാരെ പോലെ എന്ന് ഞാൻ അർത്ഥമാക്കുന്നു. നിങ്ങൾ തെറ്റായിരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ പുറത്ത് തട്ടിക്കൊണ്ട് അഭിനന്ദിക്കുന്നില്ല. എനിക്കത് നിങ്ങളോട് പറയാൻ കഴിയും. അതിനുവേണ്ടി ഞാൻ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. അതുപോലെ ചെയ്യുന്ന ഏതൊരു മനുഷ്യനും അതൊരു വ്യത്യസ്തമായ രീതിയിലുള്ള സ്നേഹമാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു കാരണം നിങ്ങൾ എന്താകുന്നു അതാണ് ഞാൻ സ്നേഹിക്കുന്നത്. നിങ്ങളൊരു ദൈവമകന്റെ തക്കതായ തുണയാകുന്നു, കൂടാതെ അവന്റെ ഒരു ഭാഗവുമാകുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു കാരണം നിങ്ങൾ മനുഷ്യന്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുകയും മനുഷ്യൻ ദൈവത്തിന്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. ആ കാരണത്താൽ നിങ്ങൾ ഒരുമിച്ച് ക്രിസ്തുവിൽ ഒന്നാകുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത്. മറ്റേതൊരു കാര്യവും അതുമായി യാതൊന്നുമില്ല. എന്റെ മുഴുവൻ ജീവിതവും ദൈവം അറിയുന്നു. അത് ശരിയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അവർ പറയും, സഹോദരൻ ബ്രഹാമിന്റെ പ്രസംഗം കേൾക്കാൻ വരുമ്പോൾ തലമുടി വേറെ വിധത്തിൽ ചീകി കൊണ്ടുവരുവാൻ എല്ലാ സ്ത്രീകളോടും പറയണം. ഒരു തൊപ്പിയോ മറ്റെന്തെങ്കിലുമോ ധരിച്ചുകൊള്ളുക, കാരണം മുറിച്ച തലമുടി കണ്ടാൽ അതിനെക്കുറിച്ച് അദ്ദേഹം ഭത്സിക്കാൻ തുടങ്ങും. കൂടാതെ ഏതെങ്കിലും രീതിയിലുള്ള അലങ്കാരങ്ങളും അണിയരുത്. അതാണ് അവർ ചെയ്തത്. ഓ, അദ്ദേഹം ആരെങ്കിലും കുറിച്ച് പറയും, എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞു ജനങ്ങൾ നിങ്ങളെ ഒരു പ്രവാചകനായി വിശ്വസിക്കുന്നു? അവരെ ഇതുപോലെയുള്ള കാര്യങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം സ്ത്രീകളെ അവരെങ്ങനെയാണ് വലിയ ആത്മീയ ദാനങ്ങളെയും അതുപോലെയുള്ള കാര്യങ്ങളെയും സ്വീകരിക്കാൻ പഠിപ്പിക്കാത്തത് എന്ത് എന്നവർ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവർ അവരുടെ ABC പഠിക്കുന്നില്ലെങ്കിൽ അവർക്ക് ആൽജിബ്ര എങ്ങനെ അറിയാൻ കഴിയും? ആദ്യം നിങ്ങളെ തന്നെ ശരിയാക്കുക. ഞാൻ എത്രയും കൂടുതൽ പ്രസംഗിച്ചുവോ അത്രയും കൂടുതൽ അവർ മോശമാകുകയാണ് ചെയ്തത്. എങ്കിൽ പിന്നെ അത് പ്രസംഗിക്കുന്നത് വിട്ടുകൂടെ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഇല്ല സാറേ, അതിനെതിരായ ഒരു സാക്ഷിയായി അവിടെ ഒരു ശബ്ദമുണ്ടായിരിക്കണം. ഈ കാലത്തെ ഏറ്റവും വലിയ ശുശ്രൂഷകളിൽ ഒരാൾ കുറച്ചു നാളുകൾക്ക് മുമ്പ് എന്റെ മേൽ കൈവച്ചിട്ട് പറഞ്ഞു, സഹോദരൻ ബ്രഹാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്, നിങ്ങൾ എന്നെ അതിനെ അനുവദിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും അത് നീക്കിക്കളയും എന്നിട്ട് പറഞ്ഞ് ഈ സ്ത്രീകളെ അവരുടേതായ ഈ വക കാര്യങ്ങൾക്കായി അവരെ തനിയെ വിട്ടുകൊള്ളുക. നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നുണ്ടോ സാറേ എന്ന് ഞാൻ ചോദിച്ചു. നിങ്ങളൊരു വിശുദ്ധ പ്രാസംഗികനാണല്ലോ. തീർച്ചയായും ഞാൻ ആ കാര്യത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അത് അവരുടെ, ഞാൻ പറഞ്ഞു, അല്ല, അത് പാസ്റ്റർമാരുടെ ചുമതലയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അവർ അത് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ആർക്കെങ്കിലും അത് ചെയ്യേണ്ടിയിരിക്കുന്നു. നദി മറികടക്കേണ്ടിയിരിക്കുന്നു, തൊലി ഉരിച്ചു കളയേണ്ടിയിരിക്കുന്നു. ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ദൈവത്തിന് അറിയാം. അവരിൽ പല സ്ത്രീകളും എന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. അവരവരുടെ ജീവൻ പോലും എനിക്ക് വേണ്ടി തരാൻ തയ്യാറുള്ളവരാണ്. ദൈവത്തിന്റെ കൃപ പരിശുദ്ധാത്മാവിനാൽ ചെയ്യപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ തന്നെ നിന്നുകൊണ്ട് ആ പാവപ്പെട്ട വ്യക്തി യാതൊരാശയമില്ലാതെ നിത്യതയിൽ നിന്നും നാശത്തിലേക്ക് ചെന്ന് വീഴുന്നത് കണ്ടുകൊണ്ട് ഞാൻ നിലവിളിക്കാതിരിക്കണമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഒരു മിടുക്കനായി ചമയാനല്ല, എന്നാൽ ഈ രാജ്യത്തിന്റെ ആത്മാവ് സഭയുടെ ആത്മാവാകുന്നു. അത് ക്രിസ്തുവിന്റെ ആത്മാവല്ല. സഭയുടെ ആത്മാവ് ഈ സ്ത്രീകളെ അത്തരമൊരു കുഴപ്പം പിടിച്ച സഭാ സമുദായത്തിന്റെ അവസ്ഥയിലേക്ക് വലിച്ചെഴിച്ചു കൊണ്ടുപോയിരിക്കുന്നു. അവരിൽ നിന്ന് പുറത്തു കടക്കുക, ആ അശുദ്ധിയെ വിട്ട് ഓടിപ്പോവുക എന്ന് കരയുന്ന ഒരു ശബ്ദം മാത്രമാണ് ഞാൻ. ഇതുപോലൊരു കാര്യം സാത്താൻ നിങ്ങളോട് ചെയ്യാൻ ഇടയാക്കരുത്. അത് തെറ്റാണ്. അസംബ്ലീസ് ഓഫ് ഗോഡ് സഭക്കാരായ നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെ അണിഞ്ഞൊരുങ്ങുന്നത് വിലക്കുകയും എന്നാൽ അവരുടെ മുടി കത്തിരിച്ച് കളയുന്നതിന് അനുവദിക്കുകയും ചെയ്യുന്നു. അണിഞ്ഞൊരുങ്ങലിനെതിരായിട്ട് തിരുവചനത്തിൽ പ്രത്യേകമായിട്ട് യാതൊന്നുമില്ല, എന്നാൽ നിങ്ങളുടെ മുടി കത്തിരിക്കുന്നതിനെതിരായിട്ടുണ്ട്. അവൾക്ക് ദൈവം മുമ്പാകെ പ്രാർത്ഥിക്കാൻ പോലും യോഗ്യതയില്ലാത്തവരാണെന്ന് തിരുവചനം പറയുന്നു. അവളുടെ ഭർത്താവിന് ഉപേക്ഷണ പത്രം കൊടുത്ത് അവളെ വിട്ടുകളയാനുള്ള അവകാശമുണ്ട്. ശരിയാണ്, അവൾ അവളെ തന്നെ ലോകത്തിന് ഒരു അശുദ്ധയായ സ്ത്രീയായിട്ട് പ്രതിനിധീകരിക്കുന്നു. വേദപുസ്തകം അപ്രകാരം പറയുന്നു. അവൾ അങ്ങനെ ചെയ്യുമ്പോൾ അവളുടെ സ്വന്തം ഭർത്താവിനെ അപമാനിക്കുന്നു. അങ്ങനെയാണ് വേദപുസ്തകം പറയുന്നത്. എന്നാൽ മോടി പിടിപ്പിക്കൽ നടത്തുന്ന സ്ത്രീയായി വേദപുസ്തകത്തിൽ നാം ഒരു സ്ത്രീയെ മാത്രം കാണുന്നു. ഒറ്റ ഒന്ന് മാത്രം, അത് ഇസബേലാകുന്നു. അതെ, അവൾ ഒരുവളാകുന്നു. വേദപുസ്തകത്തിൽ മേക്കപ്പ് നടത്തിയ ഒരൊറ്റ സ്ത്രീയെ മാത്രം നാം കാണുന്നു. അത് ഇസബേലാകുന്നു. ദൈവം ഉടനെ തന്നെ അവളെ നായ്ക്കൾക്ക് ആഹാരമാക്കി കൊടുത്തു. അവളൊരു അപമാനകരമായി തീരുകയും അതിനാൽ അപമാനകരമായതെല്ലാം ഇസബേൽ എന്ന് വിളിക്കപ്പെടുകയും ചെയ്യുന്നു. നിങ്ങൾക്കത് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കിത് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എന്താണ് അത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ ഇടയാക്കുന്നത്? അത് സാത്താന്റെ ആത്മാവാണ്. നിങ്ങളത് തിരിച്ചറിയുന്നില്ല, അങ്ങനെ തിരിച്ചറിയുന്നില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ അത്രയും വളരെ നല്ല ആളുകളാണ്, നിങ്ങൾ നല്ലവരാണ്. നിങ്ങൾ എന്നെ കൈപിടിച്ചു പിടിക്കുകയും എന്നോട് സംസാരിക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, അത് ശരിയാണ്. എന്നാൽ ഞാനത് കണ്ടുകൊണ്ടിരിക്കെ തന്നെയാണെങ്കിൽ ഞാനൊരു കപടിയക്കാരനല്ലേ? ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചുവെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ എന്ന് പൗലോസ് പറഞ്ഞു. ആ നാളിൽ ഒരു സ്ത്രീയുടെ രക്തമോ അല്ലെങ്കിൽ ഒരു പുരുഷന്റേതോ എന്റെ മേൽ വരാനിടയാകാതിരിക്കട്ടെ. ഞാൻ നിങ്ങളോട് സത്യം പറഞ്ഞിരിക്കുന്നു. അത് ചെയ്യുന്നത് ഞാൻ വെറുത്തിരുന്നു. ദൈവം എന്നോട് ചെയ്യാനായി പറയുന്നത് ഞാൻ ചെയ്യാൻ വെറുത്തിരുന്നു എന്നല്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ നിങ്ങളെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്നാൽ പരിശുദ്ധമായ ദൈവിക സ്നേഹം അത് ചെയ്യാനായി നിങ്ങളെ നയിക്കും. യേശു പോലും തന്റെ ക്രൂശ് ഒഴിവാക്കുന്നതിനായി പ്രാർത്ഥിക്കുകയുണ്ടായി. ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകാൻ കഴിയുമോ? എങ്കിലും എന്റെ ഇഷ്ടം പോലെയല്ല, നിന്റെ ഇഷ്ടമാകട്ടെ. ഇത് പറയുന്നതിന് വേണ്ടിയുള്ള വ്യക്തി ഞാനായിരിക്കണമോ? ആ വിലയേറിയ മാന്യായ സ്ത്രീകളെ എടുത്തിട്ട് അവരുടെ തോലൊഴിച്ച് കഷണമാക്കാൻ ഞാൻ പോവുകയാണോ? ഞാനത് ചെയ്യാൻ പോവുകയാണോ? എന്റെ സുവിശേഷകരായ സഹോദരന്മാരെ എടുത്തിട്ട് അവർ ദൈവത്തെ സ്നേഹിക്കുന്നതിലും കൂടുതൽ പണത്തെയും സഭാ സംഘടനകളെയും സ്നേഹിക്കുന്നുവെന്ന് ഞാൻ പറയണോ? എന്റെ മേൽ കൈവയ്ക്കുന്ന എന്റെ വിലയേറിയ സഹോദരന്മാരോട് ഓ എനിക്കത് ചെയ്യേണ്ടി വരുമോ? ഓ ദൈവമേ, എന്നെ അതിനിടയാക്കരുതേ. എന്നാൽ ദൈവത്തിന്റെ ആലോചനയെ ഒട്ടും മറച്ചുവെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. യഥാർത്ഥമായ സ്നേഹമാണ് അത് ചെയ്യാൻ എന്നെ നിർബന്ധിക്കുന്നത്. അതുകൊണ്ടാണോ ഈ സന്ദേശം ഈ രീതിയിലായിരിക്കുന്നത്? ലോകത്തിൽ വേറൊരിടത്തും ഇങ്ങനെയില്ല. എവിടെയാണുള്ളത്? ശരി, അവർക്ക് പേടിയാണ്, നോക്കൂ. എന്നാൽ ഇത് തികച്ചും ഭയമില്ലാത്തതായിരിക്കുന്നു. ദൈവം എല്ലായ്പ്പോഴും ആ രീതിയിലാണ്. ശരി, ആ കാരണത്താലാണോ സ്ത്രീകൾ ഈ സന്ദേശത്താൽ അത്രയും ശാസിക്കപ്പെട്ടിരിക്കുന്നത്? അത് വെളിപ്പെടുത്തപ്പെട്ടിരുന്നില്ല എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അതെനിക്ക് കാണിച്ചു തന്നിരുന്നു, എന്നാൽ കഴിഞ്ഞ ദിവസം വരെയും അതിന്റെ അടുക്കൽ എത്തിയിരുന്നില്ല. അവിടേക്ക് നോക്കുവീൻ. ശരി, സുവിശേഷ വേലയ്ക്ക് തീർച്ചയായും ഇത് യോജിക്കുന്നു. ഇപ്പോൾ ഒരു നിമിഷം നിൽക്കുക. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇത് സ്ത്രീകളുടെ ഒരു ലോകമായിരുന്നിട്ടുണ്ടോ? അതെ, ഉണ്ട്. ചരിത്രപ്രകാരം ഏലിയാവിന്റെ കാലത്ത് ഇസബേൽ എന്ന പേരോടുകൂടി ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ സഭയുടെ മേൽ അവൾ തന്റെ അധികാരം നടത്തുകയും ഈ അവസാന കാലത്ത് അവളുടെ ആത്മാവ് ഒരു സംഘടനാ സഭയിൽ കൂടി വീണ്ടും അത് ചെയ്യുമെന്ന് വേദപുസ്തകം പറയുന്നു. അവൾ ഒരു വേശിയും അവളോടുകൂടെയുള്ള മറ്റെല്ലാ സഭകളും അവളെ പോലെ വേശികളുമായിരിക്കും. അത് ശരിയല്ലേ? വെളിപാടിന്റെ 17 അവളൊരു വേശ്യയും വേശ്യമാരുടെ മാതാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു മനുഷ്യനായിരിക്കാൻ കഴിയില്ല, അത് സ്ത്രീയാണ്. അവരെല്ലാം അഗ്നിപ്പൊയ്കയിൽ വെന്തെന്ന് ചിക്കുന്നതിനായി ജീവനോടെ എറിയപ്പെട്ടു. അത് സത്യമല്ലേ? അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ഇസബേൽ എഴുന്നേറ്റപ്പോൾ അവൾക്കെതിരായി ഒരു മനുഷ്യനും അവിടെ എഴുന്നേൽക്കപ്പെട്ടു. ദൈവം ഒരു മനുഷ്യനെ അവിടെ കൊണ്ടുവന്നു. അവൻ എവിടെ നിന്നാണ് വന്നതെന്ന് പോലും നമുക്കറിയില്ല. അവന് സുവിശേഷവരുടെ യാതൊരു പിൻകാല ചരിത്രവും ഉണ്ടായിരുന്നില്ല. അവൻ ഒരിക്കലും ഒരു പുരോഹിതനോ മറ്റെന്തെങ്കിലും ആയിരുന്നില്ല. അവൻ ഏലിയാവിന്റെ പേരോടുകൂടി ഒരു പരുക്കനായ വനവാസിയായിരുന്നു. അവൻ വൃക്ഷത്തിന്റെ ചുവടിന് കോടാലി വെച്ചിരുന്നു. അവർ അവനെ വെറുത്തിരുന്നു. അത് മാത്രമല്ല, അവന്റെ മുഴുവൻ സഭയും അവനെ വെറുത്തിരുന്നു. ഒരുവട്ടം അവൻ ഏകനാണെന്ന് പോലും അവൻ ചിന്തിച്ചു. അങ്ങനെയല്ല, നിന്റെ കൂടെ നിൽക്കാൻ 7000 പേർ എനിക്കുണ്ട് എന്ന് ദൈവം പറഞ്ഞു. അത് ആ തെരഞ്ഞെടുക്കപ്പെട്ട കൂട്ടമായിരുന്നു. ആ കൂട്ടം എല്ലായ്പ്പോഴും അവിടെയുണ്ട്. അവൻ പറഞ്ഞു, ഏലിയാവേ, നീ ഭയപ്പെടേണ്ട. നീ തള്ളിക്കളയപ്പെട്ടിരിക്കുന്നു എന്ന് നീ വിചാരിക്കുന്നുവെന്ന് എനിക്കറിയാം. കാരണം ആ സഭാസംഘടനയെല്ലാം നിന്നെ ആ മലമുകളിലേക്ക് ഓടിച്ചിരിക്കുകയാണ്. എന്നാൽ നീ പ്രസംഗിക്കുന്ന അതേ സന്ദേശം വിശ്വസിക്കുന്നവരായി 7000 പേർ എനിക്കിവിടെയുണ്ട്. നോക്കൂ, ഞാൻ അവരെ സൂക്ഷിച്ചിരിക്കുന്നു. അവന്റെ കാലത്തിന് ശേഷം റോമ സാമ്രാജ്യം അത് ഏറ്റെടുക്കുകയും അത് വീണ്ടും സ്ത്രീകളുടെ ലോകമായി തീരുകയും സ്ത്രീകളുടെ പരിഷ്കാരങ്ങളും എപ്രകാരം അവർ തൊപ്പികളും മറ്റുമുള്ള കാര്യങ്ങളുമായി വരുന്നുകയും ചെയ്തു. അപ്പോൾ ദൈവം വേറൊരുവിനെ ഉയർത്തിയിട്ട് അതേ ആത്മാവ് അവനിൽ ഇടുകയും ചെയ്തു. അത് ഏലീശാവിന്റെ ആത്മാവായിരുന്നു. അത് ശരിയല്ലേ? വൃക്ഷങ്ങളുടെ ചുവടിന് കോടാലി വെച്ചിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. അവിടെ ഒരു കൊള്ളരുതാത്ത സ്ത്രീ ഉണ്ടായിരുന്നു. അവളവളുടെ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് അവന്റെ സഹോദരനായി ഹെരോദാവിനെ വിവാഹം കഴിച്ചു. ഹെരോദ്യ ആ കാലത്തെ ചായം തേച്ച് മിനിക്കൊരു കോമാളി സ്ത്രീയായിരുന്നു. അവൾ നൃത്തം ചെയ്തിരുന്നു. അവൾ അവളുടെ മകളെ എങ്ങനെ നൃത്തം ചെയ്യണമെന്ന് പഠിപ്പിച്ചു. അവളുടെ വളർത്തപ്പനിൽ നിന്നും അവൾക്കൊരു മകൾ ജനിച്ചു. അവന്റെ സഹോദരനായ പിതാവിൽ നിന്നും ഹെരോദ്യയ്ക്ക് ജനിച്ചു. അത് ആ സ്ത്രീയുടെ മകളായിരുന്നു. അവളെ നൃത്തം ചെയ്യാൻ പഠിപ്പിക്കുകയും അങ്ങനെ അവൾ അവളുടെ അമ്മയെ പോലെ ഒരു നല്ല നഗ്ന നൃത്തകിയാകുകയും ചെയ്തു. അവൾക്ക് 4 അല്ലെങ്കിൽ 5 വട്ടം വിവാഹം കഴിക്കാമെന്നും അവൾക്ക് വേണ്ടിയതെന്തും ചെയ്യാമെന്ന് അവൾ വിചാരിച്ചു. ഹെരോദാവിത അവിടേക്ക് കടന്നു വന്നു. ഓർക്കുക, അവരെല്ലാം യഹൂദന്മാരായിരുന്നു. അവർ സഭയിലെ അംഗങ്ങളായിരുന്നു. ഹെരോദാവും സഭാജനങ്ങളും ആ പ്രവാചകനെ കേൾക്കുന്നതിനായി കടന്നു വന്നു. അവനൊരു പ്രവാചകനായിരുന്നുവെന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. അവനവരുടെ രണ്ടുപേരുടെയും നേരെ മുഖത്ത് നോക്കിക്കൊണ്ട്, അവൾ നിനക്ക് ഭാര്യയായിരിക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു. അതവളെ രോഷാകുലയാക്കി. മറ്റ് സാധാരണക്കാരായ മനുഷ്യരാരെങ്കിലും ആയിരുന്നെങ്കിൽ പറഞ്ഞേനെ, ഹെരോദയാവേ, സുഖം തന്നെയല്ലേ? ഞങ്ങളുടെ സഭയിലേക്ക് വന്നിരിക്കുന്നതിൽ തീർച്ചയായും സന്തോഷമുണ്ട്. എന്നാൽ യോഹന്നാൻ അപ്രകാരം പറയുന്നവനായിരുന്നില്ല. നിങ്ങൾ യോഹന്നാനെ കാണുവാൻ പോയപ്പോൾ എന്ത് കാണുവാൻ പോയി എന്ന് യേശു ചോദിച്ചു. ഒരു പുരോഹിതനെ പോലെ വസ്ത്രം ധരിച്ചവനെ കാണുവാനാണോ നിങ്ങൾ പോയത്? അല്ല, അങ്ങനെയുള്ളവർ കുഞ്ഞുങ്ങൾക്ക് ഉമ്മ കൊടുക്കുകയും മരിച്ചവരെ അടക്കുകയും ചെയ്യുന്നു. പിന്നെ നിങ്ങൾ എന്ത് കാണാനാണ് പോയത്? കാറ്റിനാൽ ഉലയുന്ന ഒരു ഓടയെ കാണാനാണോ പോയത്? അവർ പറഞ്ഞിട്ടുണ്ടാകണം, യോഹന്നാനെ, നീ ഞങ്ങളുടെ ഇടയിലേക്ക് വരൂ. നീ ഞങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിനക്ക് കൂടുതൽ പണം തരാം. ഞങ്ങളുടേതാണ് ഏറ്റവും വലിയ സഭ. യോഹന്നാൻ അങ്ങനെയുള്ളവനായിരുന്നില്ല. അവനത് കാണാൻ ഒരിക്കലും പോയിട്ടില്ല. നിങ്ങൾ പ്രവാചകനായി യോഹന്നാനെ കാണാനും കേൾക്കാനും പോയപ്പോൾ എന്താണ് പിന്നെ കണ്ടത്? ഒരു പ്രവാചകനെയോ? അവൻ പ്രവാചകനിലും മികച്ചവൻ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് അവനെ സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ എന്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു. അവൻ നിന്റെ മുമ്പിൽ നിനക്കൊരു വഴിയൊരുക്കും എന്ന് പ്രവാചകനാൽ അരുളി ചെയ്ത് എഴുതിയിരിക്കുന്നത് അവനെ കുറിച്ചാകുന്നു. അവൻ ഉടമ്പടിയുടെ ദൂതനായിരുന്നു. സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ അവനെ പോലെ വലിയവനൊരുവനുമില്ല എന്നവൻ പറഞ്ഞു. പ്രകാരമുള്ള ഒരു മനുഷ്യനെയായിരുന്നു ദൈവം ആ ദിവസത്തേക്ക് എഴുന്നേൽപ്പിച്ചത്. ഏലിയാവ് വനവാസിയായ ഒരു മനുഷ്യനായിരുന്നു. യോഹന്നാനും അതേ കാര്യം തന്നെയായിരുന്നു. നോക്കൂ, ഏലിയാവിന്റെ ആത്മാവ് യോഹന്നാന്റെ മേലുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ഒരു സ്ത്രീയുടെ കാലം വരുമ്പോൾ ആത്മാവ് വീണ്ടും എഴുന്നേൽക്കുമെന്നവൻ പറഞ്ഞു. ഭർത്താവിന്റെ വരവിന് മുമ്പായി ഭൂമി കത്തുകയും നീതിമാന്മാർ ദുഷ്ടന്മാരുടെ വെള്ളയിരുന്നൽ നടക്കുകയും ചെയ്യും. ഈ ദിവസങ്ങളിലേക്ക് അവൻ വീണ്ടും അതിനെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവാണ് അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. നാം ജീവിച്ചിരിക്കുന്ന കാലത്തോട് അത് യോജിച്ചിരിക്കുന്നു. ആരെങ്കിലും എഴുന്നേറ്റിരിക്കണം. ഇത് സംഭവിക്കേണ്ടിയിരിക്കുന്നു. കാരണം മലാഖി 4 അധ്യായം യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നതാകുന്നു. കർത്താവിന്റെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഏലി അവനെ അയക്കുമെന്നതാണ് കൃത്യമായും അവൻ പറഞ്ഞിരുന്ന അടയാളം. അവൻ എന്താണ് ചെയ്യുക? മക്കളുടെ ഹൃദയങ്ങളെ സ്ഥാപിത സഭാ സംഘടനകളിൽ നിന്നുള്ള വ്യത്യസ്തമായ വിശ്വാസങ്ങളിൽ നിന്നും തിരികെ ദൈവത്തിങ്കിലേക്ക്, അതായത് തിരികെ വേദപുസ്തകത്തിലേക്കും അതിലുള്ള പിതാക്കന്മാരുടെ ഉപദേശങ്ങളിലേക്കും തിരിക്കും. അതാണ് അവൻ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, എത്രമാത്രം മഹത്തായ ഒരു വലിയ സമയത്താണ് നാം ജീവിക്കുന്നത്. ആ പ്രവാചകന്മാർ അവരുടെ കാലത്തെ ആധുനിക വനിതകളെ ഭത്സിക്കുകയുണ്ടായി. അതിന്റെ വിലയായിട്ട് അവരുടെ ജീവനെ തന്നെ അവർക്ക് കൊടുക്കേണ്ടി വന്നു. അവയിൽ ഓരോ സമയത്തും അത് സ്ത്രീകളുടെ ലോകമായിരുന്നുവെന്നും സ്ത്രീകൾ നിയന്ത്രിച്ചിരുന്നു എന്നും ചരിത്രം തെളിവ് തരുന്നുണ്ട്. ഇന്നത്തെ കാലം നോക്കുക, നമുക്കിപ്പോൾ ഈ ദിവസങ്ങളിൽ അതുപോലെ ഒരു രാഷ്ട്രപതി ഉണ്ടാകും. കാഴ്ചയ്ക്ക് അതിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് പോലെയുണ്ട്. യഥാർത്ഥത്തിൽ രാഷ്ട്രപതി അവളാണ്. അയാൾ വെറുമൊരു കാഴ്ചപാത്രം മാത്രമാണ്. അധിക നാളുകളായിട്ടില്ല, വേറൊരു രാജ്യത്ത് വെച്ച് അവൾക്ക് വളരെയേറെ പുകഴ്ചയും മറ്റ് ജനങ്ങളിൽ നിന്നും കിട്ടുകയുണ്ടായിട്ട് അവസാനം ഞാനാണ് അവളുടെ ഭർത്താവെന്ന് പ്രസിഡന്റിന് തന്നെ സ്വയം പറയേണ്ടതായി വന്നു. അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റാണത്. നോക്കൂ, അവളാണ് പരിഷ്കാരം ആദ്യം തുടങ്ങുന്നതും ബാക്കിയുള്ള സ്ത്രീകൾ അത് തുടരുകയും ചെയ്യുന്നു. അത് ഇസബേലിനെ പോലെ തന്നെയാകുന്നു. ഇസബേൽ മതം എന്ന എന്റെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾക്കതിനെക്കുറിച്ച് അറിയാമല്ലോ. നാം ഇപ്പോൾ എവിടെയായിരിക്കുന്നു എന്ന് നിങ്ങൾ നോക്കുക. ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ആഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ ഈ നഗരത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കുക. ഫെയ്ത്ത് ലൂത്രൻകാരനായ ശുശ്രൂഷകൻ സേക്രട്ട് ഹാർട്ടിലെ കത്തോലിക്കക്കാരനായ പുരോഹിതനെ തനിക്ക് വേണ്ടി പ്രസംഗിക്കുന്നതിനായി ക്ഷണിക്കുകയും അങ്ങനെ പ്രസംഗിക്കുകയും ഫെയ്ത്ത് ലൂത്രൻകാരനായ ശുശ്രൂഷകൻ കത്തോലിക്ക പുരോഹിതനു വേണ്ടി പോയി പ്രസംഗിക്കുകയും ചെയ്തു. അവിടെയുള്ള സഭാസമിതികൾ ഇപ്പോൾ റോമിൽ വെച്ച് സമ്മേളിക്കാൻ പോകുന്നു. എന്റെ ഒരു നല്ല സ്നേഹിതനായ ഡേവിഡ് ഡ്യൂപ്ലെക്സിന് തന്ന ഈ പൊതുവായ ക്ഷണന കത്തിനെ കുറിച്ച് കുറച്ചു നാളുകൾക്ക് മുമ്പ് 14 മൈൽ ക്ലർക്കിൽ വെച്ച് വളരെ കർശനമായിട്ട് ഞാൻ പറഞ്ഞതാണ്. അതിനെ തിരിച്ചറിയാതെ അദ്ദേഹം തന്റെ സഭയെ ബാബിലോണിലേക്ക് നയിക്കുകയാണെന്ന് പറഞ്ഞു. ഓ, എല്ലാ സഭകളും ഇപ്പോൾ ഒന്നായി തീരാൻ പോവുകയാണെന്ന് എല്ലാവരും പറയുന്നു. അതെ, എനിക്കറിയാം. എന്റെ 1933 പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ കൃത്യമായിട്ടും അത് സംഭവിക്കും. അത് സാത്താനാണ് തമ്മിൽ ഒരുമിച്ച് കൂട്ടുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? വേദപുസ്തകം അപ്രകാരം പറയുന്നു. അവരെല്ലാം ഒന്നായി തീർന്ന് അല്പസമയം കഴിയുമ്പോൾ വിഭാഗീയ സഭാ സംഘടന ഐക്യം അവസാനിക്കും. അവിടെ പിന്നെ നിങ്ങൾക്ക് മൃഗത്തിന്റെ മുദ്രയായിരിക്കും ഉണ്ടാകുന്നത്. ഇതിലേക്ക് കടന്നു പോകാൻ അത്രയും സമയമില്ല. എന്നാൽ സമയം 12:00 അടുത്തിരിക്കുന്നു. ഞാനിത് തീർത്തിട്ട് ഈ കാര്യത്തെ എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. നാം എവിടെയാണ് നിലകൊള്ളുന്നതെന്ന് നിങ്ങൾ അറിയുന്നതിനു വേണ്ടി ഈ വേദവാക്യങ്ങളെ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. പ്രവാചകന്മാർ അവരുടെ കാലത്തെ ഈ സ്ത്രീകളെ ഭത്സിക്കുകയും അവരെ സ്ത്രീവിരോധികളെന്ന് വിളിച്ചിരുന്നു. അത് ശരിയാണ്, അത് അപ്രകാരമാണെന്ന് ചരിത്രം തെളിയിക്കുന്നു. ഇപ്പോൾ ഒരു മനുഷ്യൻ നിൽക്കുക. നിങ്ങൾ തിരുവെഴുത്തുകളെ കുറിച്ചെടുക്കുന്നുവെങ്കിൽ 1 തിമോത്തിയോസ് 5:6 കുറിച്ചെടുക്കാം. ലോകത്തിന്റെ സുഖലോലുപത്വത്തിൽ ജീവിക്കുന്നവൾ എന്ന് വേദപുസ്തകം പറയുന്നു. അതിന് ദൈവത്തിന്റെ ആനന്ദത്തിലാകാൻ കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ അത് കാണാമായിരുന്നു. ലോകത്തിന്റെ സുഖലോലുപത്വത്തിൽ ജീവിക്കുന്നവൾ ജീവിച്ചിരിക്കയിൽ തന്നെ ചത്തവൾ. അങ്ങനെയാണ് പ്രവാചകനായ വിശുദ്ധ പൗലോസ് പറഞ്ഞത്. ഈ ലോകത്തിന്റെ ലോകപരമായ അവസ്ഥയിൽ തന്നെ ജീവിക്കുന്നവൾ ജീവിച്ചിരിക്കെ തന്നെ ചത്തവളാകുന്നു. അങ്ങനെ അവൾ കൃപയെ തള്ളിക്കളയുകയാണെങ്കിൽ അവളെ വേർപിരിക്കുന്ന അതിർത്തി രേഖ കടന്നുപോകുകയും അവൾക്ക് മറ്റൊരു സ്ഥലവും ശേഷിച്ചിട്ടില്ലാത്ത ഒരിടത്തേക്ക് അവൾ എത്തിച്ചേരുകയും ചെയ്യുന്നു. പിന്നെ അവളുടെ ചായം തേച്ച കണ്ണുകളും കത്തിരിച്ച മുടികളുമായിട്ട് അവൾ അവിടെയായിരിക്കുന്നു. അവൾ തിരിച്ചു വരാൻ കഴിയാത്ത വിധം ആ അതിർത്തിക്ക് അപ്പുറത്താകുകയും അവൾക്ക് വേണ്ടി ഒരു ശുശ്രൂഷ അവിടെ പ്രസംഗിക്കേണ്ടതുമാകുന്നു. എന്നാൽ ഓർക്കുക, ആ സമയത്ത് ഇതെല്ലാം കഴിഞ്ഞിരിക്കും, അത് തീർന്നിരിക്കും. അതിനൊരു പ്രേതസ്ഥലം മാത്രമായിരിക്കും. അനേകം അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു സുവിശേഷ വേല ഉണ്ടാകും എന്ന് യോവേൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വീണ്ടെടുപ്പിനുള്ള സമയം അപ്പോഴുണ്ടാകുകയില്ല. അതെല്ലാം തീർന്നു കഴിഞ്ഞിരിക്കും. കുഞ്ഞാടകന്റെ പുസ്തകം എടുത്തു കഴിഞ്ഞിരിക്കുകയും അവന്റെ വീണ്ടെടുപ്പെല്ലാം തീർന്നു കഴിഞ്ഞിരിക്കുകയും ചെയ്യുന്നു. യേശു ആദ്യം പ്രസംഗിക്കുകയും പിന്നെ തള്ളിക്കളയപ്പെടുകയും അതിനുശേഷം അനുദപിക്കാൻ കഴിയാതെ രക്ഷയുടെ സമയം കഴിഞ്ഞു പോരുന്ന തടവിലായിരുന്നവരോട് വേദസ്ഥലത്ത് ചെന്ന് പ്രസംഗിച്ചതുപോലെ അതേ ശുശ്രൂഷ വീണ്ടും ആവർത്തിക്കേണ്ടിയിരിക്കുന്നു. നിത്യമായി നഷ്ടപ്പെട്ടു പോയവർക്ക് അത് മൂന്നാമത്തെ വലിയാണെങ്കിൽ എന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ്? അങ്ങനെയാകരുതെന്ന് ഞാൻ ആശിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഇപ്പോൾ ഒരു മിനിറ്റ് നേരം അതൊന്ന് ചിന്തിച്ചു നോക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തായിരിക്കും? ദൈവം സഹായിക്കട്ടെ, എനിക്ക് മക്കളുണ്ട്. അത് കണ്ടിട്ട് വളരെ അടുത്തായി കഴിഞ്ഞിരിക്കുന്നു. ഞാനൊരു ബാലനായിരുന്നപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് ആ ദർശനം ലഭിച്ചത്? ഇതിനു മുമ്പ് എന്തുകൊണ്ടാണ് ഒരിക്കലും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ വിവശതയിലായിട്ട് അതിവിടെയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വന്നത്? അത് നഷ്ടപ്പെട്ടുപോയ ആത്മാക്കളുടെ നേരെ ഇടയിലായിരിക്കുന്നു. യേശു അവരോട് പ്രസംഗിക്കുകയും സാക്ഷീകരിക്കുകയും ചെയ്തു. അവർ ഒരിക്കലും അനുദപിച്ചില്ല. എത്രയും കൂടുതൽ ഞാനത് പ്രസംഗിക്കുന്നുവോ അത്രയും മോശമാകുകയാണത്. ഇനി അനുതാപമില്ല, അതിന് സ്ഥാനവുമില്ല. ആറാമത്തെ മുദ്ര കഴിഞ്ഞ് ഏഴാമത്തെ മുദ്ര പൊട്ടിക്കുന്നതിനായി തയ്യാറെടുത്തുകൊണ്ടപ്പോൾ പുല്ലാട് തന്റെ പുസ്തകമെടുത്തു. ഓർക്കുക, ഏഴാമത്തെ മുദ്ര അവൻ നമ്മിൽ നിന്ന് മറച്ചു. അവനത് ചെയ്യുകയില്ല. ഓരോ ദിവസവും അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ദൂതൻ അവിടെ നിന്നിരുന്നു. എന്നാൽ ഇതിലെത്തിയപ്പോൾ അവനത് ചെയ്തില്ല. സ്വർഗത്തിൽ മൗനമുണ്ടായി എന്നവൻ പറഞ്ഞു, ആർക്കും അതറിയില്ല, അത് കർത്താവിന്റെ വരവാകുന്നു. ഓ, അങ്ങനെയാകാൻ കഴിയുകയില്ലെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം, അങ്ങനെയാകരുതെന്ന് ഞാൻ ആശിക്കുന്നു. കുറച്ചുകൂടി നമുക്ക് മുമ്പോട്ട് പോകാം. ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ കുറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ശരി, ഓർക്കുക, ലോകത്തിന്റെ സുഖഭോഗങ്ങളിൽ ജീവിക്കുന്നവൾ ലോകപരമായ കാര്യങ്ങളിൽ ജീവിക്കുകയും അപ്രകാരം നടക്കുകയും ചെയ്യുന്നു. അവൾക്ക് പള്ളിയിലേക്ക് പോകാനും ഒരു വിശുദ്ധയെ പോലെ അഭിനയിക്കാനും കഴിയും. അതിനിതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. എന്നാൽ അവൾ ജീവിച്ചിരിക്കെ തന്നെ ചത്തവളാകുന്നു. നോക്കൂ, സഭാസമുദായങ്ങൾ അവളോട് എന്താണ് ചെയ്തിരിക്കുന്നതെന്ന്. അവർ അവളെ വിശുദ്ധ വചനത്തെ കൈകാര്യം ചെയ്യുന്നവളാക്കിയിരിക്കുന്നു. അത് വേദപുസ്തകത്തിനനുസരിച്ച് വിപരീതമാണ്. അവർ അവളെ ഒരു പ്രാസംഗികയാക്കിയിരിക്കുന്നു. തിരുവെഴുത്തിൽ അത് വിലക്കപ്പെട്ടിരിക്കുന്നു. കൂടാതെ ഇന്ന് അവളെ ഒരു അധികാരിയും മേയറും ഗവർണറും അങ്ങനെ ദേശത്തുള്ളതെല്ലാം ആക്കുകയും ദൈവത്തിന്റെ ഭവനത്തിൽ ശുശ്രൂഷകയും ആക്കിയിരിക്കുന്നു. എല്ലാ പാപങ്ങൾക്കുമുള്ള കുറ്റം അവളാകുന്നു. അവളാണ് അതിന് കാരണമാക്കിയത്. അത് ശരിയാണ്. ഞാൻ അവകാശങ്ങളെ കുറിച്ച് പറയുകയല്ല. അവൾ കുറ്റക്കാരിയാകുന്നു. അന്ധയായി ജനിക്കുന്ന ഏതോ പൈതലിനും കാരണക്കാരി അവളാണ്. ഓരോ ശവക്കുഞ്ഞിനും കുഴിക്കുവാൻ ഇടയാക്കുന്നത് അവളാണ്. അവളാണ് പാപത്തിനും രോഗത്തിനും ദുഃഖത്തിനും കാരണമാക്കിയത്. അതൊരു സ്ത്രീ അതിന് കാരണമാക്കിയില്ലായിരുന്നെങ്കിൽ ഒരു ആംബുലൻസിന്റെ ശബ്ദം ഇന്ന് ഉണ്ടാകേണ്ടി വരികയില്ലായിരുന്നു. ഒരു കരച്ചിലിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. ഒരു പാപമോ ഒരു മരണമോ ഒരു ദുഃഖമോ ഒരു കഷ്ടപ്പാടോ ഇല്ലായിരുന്നു. എന്നാൽ ഒരു സ്ത്രീ അതിന് കാരണമാക്കി. അതുകൊണ്ട് ദൈവം അവളെ പ്രസംഗിക്കുന്നതിന് വേണ്ടി പ്രസംഗ പീഠത്തിലേക്ക് പോകാറുന്നത് വിലക്കിയിരിക്കുന്നു. എന്നിരിക്കലും അവർ അത് ചെയ്യുന്നു. സഭാസമുദായങ്ങൾ അതേത് സ്ഥിതിയിലാണ്? അവൾ ഇന്നൊരു ദേവതയാകുന്നു. പിശാച് എപ്രകാരം പ്രവൃത്തിയിലായിരിക്കുന്നു. കത്തോലിക്കക്കാർ സ്ത്രീകളെ ദേവതകളാക്കി അവരോട് പ്രാർത്ഥിക്കുന്നു. അത് ദേവതകയായ മറിയാമ്മ മറ്റുമാകുന്നു. അത് പ്രൊട്ടസ്റ്റന്റുകാരെ തങ്ങളുടെ സഭയിലേക്ക് വരാനിടയാക്കുമെങ്കിൽ അവർ അല്പം കൂടി കൂടുതൽ യേശുവിനോട് പ്രാർത്ഥിക്കാൻ തയ്യാറാണെന്ന് സാർവദേശീയ ഐക്യസഭാ സമിതിയിൽ അവർ പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കുന്നു. നോക്കൂ, ഓ, അത് പഞ്ചസാരയിൽ പൊതിഞ്ഞതാണ്, മാറ്റമില്ലാത്തതെന്ന് അവർ പറയുന്നു. അതിപ്പോഴും ആ പഴയ സാത്താനാകുന്നു. കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടാത്തവരുടെ നെറ്റിമേൽ മൃഗത്തിന്റെ മുദ്രയേൽക്കുവാൻ അവൻ കാരണമാക്കി എന്ന് വേദപുസ്തകം പറയുന്നു. മുൻനിർണയിക്കപ്പെട്ടതായ സഭയോടാണ് ഞാൻ സംസാരിക്കുന്നത്, പുറത്തുള്ളതായ ഒന്നിനോടല്ല. അല്ല സാറേ, എല്ലാ കൂട്ടത്തിൽ നിന്നും അവൻ തന്റെ മുൻനിർണയിക്കപ്പെട്ടവരെ എടുത്തിരിക്കുന്നു. എല്ലാ കാലഘട്ടത്തിലും അവർക്ക് വേണ്ടിയാണ് അവൻ വരുന്നത്. എന്നാൽ അവൾ അവിടെ നിൽക്കുന്നു. അവിടെ അവളാകുന്നു. അത് അവളാകുന്നു. വചനം പ്രസംഗിക്കുകയും വചനം കൈകാര്യം ചെയ്യുന്ന ഒരു ദേവതയായി തീർന്നിട്ട് എല്ലാ പാപത്തിനും കാരണമാക്കുന്നു. മൗനമായിരിപ്പാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്താനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. ന്യായപ്രമാണവും കീഴടങ്ങിയിരിക്കാനാണ് പറയുന്നത് എന്ന് വേദപുസ്തകം പറയുന്നു. എന്നാൽ അവൾക്കത് ചെയ്യാൻ കഴിയുകയില്ല. എന്നാൽ അവർ അവളെ ദേശത്തിന്റെ അധികാരിയും മേയറും ഗവർണറുമാക്കുന്നു. ഉടനെ തന്നെ അവൾ പ്രസിഡന്റായിരിക്കും. തീർച്ചയാണ്. അവിടെയാണ് നിങ്ങൾ അപ്രകാരം അത് പോകുന്നത്. ഈ ജനങ്ങൾ അത് ചെയ്യുന്നതിന്റെ കാരണം അവർ വചനത്തെ കാര്യമാക്കാത്തതുകൊണ്ടാണ്. അതെ സാറേ, അവർ ഒരിക്കലും അത് കാണുകയില്ല. പണ്ഡിതന്മാരും മാന്യരുമായ യഹൂദന്മാർ അവിടെ നിൽക്കുന്നത് നോക്കൂ. നിങ്ങൾ പിശാചിന്റെ പിതാവിന്റെ മക്കളാകുന്നു എന്ന് യേശു പറഞ്ഞു. അവരെ ഒരു വിചാരണയ്ക്കായി നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണെങ്കിൽ എങ്ങനെയിരിക്കും? ഒരു മിനിറ്റ് നേരത്തേക്ക് നമുക്കത് ശ്രമിച്ചു നോക്കാം. ദൈവത്തിനെതിരായി അല്പനേരത്തേക്ക് ഞാൻ നിൽക്കുന്നതിന് അവൻ എന്നോട് ക്ഷമിക്കട്ടെ. എന്നാൽ ഒരു നിമിഷ നേരത്തേക്ക് നിങ്ങളെ ഒരു കാര്യം കാണിക്കുന്നതിന് വേണ്ടിയാണത്. ഓ, ദൈവത്തിന് സ്തോത്രം, ഞാൻ അന്യഭാഷ സംസാരിച്ചിരിക്കുന്നു. ഹാലലുയ, എനിക്കറിയാം. ഞാൻ അതെ, എനിക്ക് കിട്ടിയിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കപ്പെടട്ടെ. അത് നിങ്ങൾക്ക് കിട്ടിയോ എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ഇസ്രായേൽ ജനങ്ങളെ ഓർക്കുക. അവൻ അവരെ വിളിച്ച് പുറത്തു കൊണ്ടുവന്ന് അവരെ മിസ്രയേമിൽ നിന്നും രക്ഷിച്ചതിനു ശേഷം അവർ സന്ദേശത്തെ പിന്തുടരാഞ്ഞതിനാൽ അവരെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് വേദപുസ്തകം പറയുന്നു. അവർ സ്വർഗത്തിൽ നിന്നുള്ള മന്ന ഭക്ഷിച്ചു. ദൈവം അവർക്ക് ഭക്ഷിക്കുന്നതിനായി ഭൂമിയിലേക്ക് വർഷിച്ച മഞ്ഞ അവർ തിന്നുകയും ദൂതന്റെ സന്നിധിയിൽ നിൽക്കുകയും അഗ്നിസ്തംഭത്തെ കാണുകയും ദൈവത്തിന്റെ ശബ്ദം അതിനെ ഉറപ്പാക്കി കാണിക്കുന്നത് അവർ കാണുകയും ചെയ്തു. അതിനുശേഷം ഇനിയും വിശുദ്ധന്മാരുണ്ട് എന്ന് കോര പറഞ്ഞത് വിശ്വസിക്കാൻ ആഗ്രഹിച്ചു. ഇനിയും ഇതുണ്ട്, അതുണ്ട്, മറ്റേതുണ്ട്, നാമം വിശുദ്ധരാകേണ്ടിയിരിക്കുന്നു, നമുക്കിതെല്ലാം ചെയ്യണം, എല്ലാ ജനങ്ങളും വിശുദ്ധരാണെന്ന് അവർ പറഞ്ഞു. അവരിൽ നിന്നും നിങ്ങളെ വേർതിരിക്കുവിൻ, അവരിൽ നിന്നും വിട്ടുമാറുവിൻ എന്ന് ദൈവം പറഞ്ഞു. ദൈവത്തിന്റെ പക്ഷത്തുള്ളവരെല്ലാം എന്നോടൊപ്പം വരുവിൻ എന്ന് മോശ പറഞ്ഞു. അവൻ ഭൂമി പിളർന്ന് അവരെയെല്ലാം വിഴുങ്ങിക്കളയാനിടയാക്കി. നോക്കൂ, അവർ നല്ല ആളുകളായിരുന്നു. തീർച്ചയായും അവർ നല്ലവരായിരുന്നു. അവർ മാന്യരായ ആളുകളായിരുന്നു. അതെ സാറേ, എന്നാൽ അത് കാര്യമല്ല. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, എന്നാൽ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ. അത് ആരംഭിക്കുന്നവനല്ല, അവസാനിപ്പിക്കുന്നവനാണ്. അതിന് യാതൊരു കുറുക്കുവഴിയുമില്ല. അങ്ങനെ പോയാൽ ഓട്ടത്തിന്റെ അവസാനം നിങ്ങൾ അയോഗ്യനായി വിധിക്കപ്പെടും. യാതൊരു കുറുക്കുവഴിയുമില്ല. തിരുവെഴുത്ത് പറയുന്ന പ്രകാരം നിങ്ങൾക്ക് വരേണ്ടിയിരിക്കുന്നു. നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കും എന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ അവിടെ കൈവിളിക്കുകയോ അല്ലെങ്കിൽ സഭയിൽ ചേരുകയോ സഭാ സംഘടനയിൽ അംഗമാകുകയോ എന്നൊരു കുറുക്കുവഴിയില്ല. നിങ്ങൾ ആ വഴിയിൽ തന്നെ വരണം. നിങ്ങൾ സ്വയം മരിക്കപ്പെട്ട് ദൈവത്തിന്റെ ആത്മാവിനാൽ ജനിക്കപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അത്രമാത്രം, അവിടെ യാതൊരു കുറുക്കുവഴിയുമില്ല. ഓ, ഞാൻ സഭയിലെ അംഗമാണെന്ന് നിങ്ങൾ പറയും, എനിക്കറിയാം, അത് നല്ലതാണ്. എന്റെ അമ്മ, അതും ഞാൻ സംശയിക്കുന്നില്ല. എന്നാൽ ഇത് നിങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ആ രീതിയിൽ കൂടി തന്നെ വരേണ്ടിയിരിക്കുന്നു. കാരണം അവിടെ യാതൊരു കുറുക്കുവഴിയുമില്ല. ന്യായവിധിയുടെ സമയത്ത് നിങ്ങൾ അയോഗ്യനായി വിധിക്കപ്പെടും. നിങ്ങൾ ഒരേ ഒരു വഴിയിൽ കൂടി വരിക. ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ, അത് ക്രിസ്തുവാകുന്നു. ക്രിസ്തുവാകുന്നു ആ വചനം നിങ്ങളിൽ ജീവിക്കുന്നതും അതാത് കാലങ്ങളിലേക്ക് അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് തെളിയിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലായോ? ഇപ്പോൾ ശ്രദ്ധിക്കുക, ഈ ജനങ്ങൾ നല്ലവരാണെന്ന് നിങ്ങൾ പറയും. തീർച്ചയായും അവർ നല്ലവരല്ലെന്ന് ഞാൻ പറയുന്നില്ല. വിശുദ്ധ സിസിലിയും അവരെല്ലാം നല്ല സ്ത്രീകളല്ലായിരുന്നുവെന്ന് ഞാൻ പറയുന്നില്ല. എന്റെ അമ്മയും അതുപോലെ തന്നെയായിരുന്നു. എന്നാൽ ഞാൻ തീർച്ചയായും അവരോട് പ്രാർത്ഥിക്കുകയില്ല. തീർച്ചയായുമില്ല. തീർച്ചയായും ഞാൻ ധാരാളം നല്ല ജനങ്ങളെ കണ്ടിട്ടുണ്ട്. എന്നാൽ അവരാരും ദേവതകളല്ല. അവർ സ്ത്രീകളും പുരുഷന്മാരുമാണ്. ദൈവത്തിന് മനുഷ്യന് മധ്യസ്ഥന് ഒരുവനത്രേ. എന്തുകൊണ്ട് പിന്നെ ഒരു മനുഷ്യൻ, ഒരു പെന്തിക്കോസ്തുകാരൻ, ഒരു ലോക മനുഷ്യൻ, നമ്മുടെ വിലയേറിയ സഹോദരനായ ഡ്യൂപ്ലസിന് ആ പൊതുവായ കത്ത് കിട്ടിയിരിക്കുകയും അത് പരത്തുകയും ചെയ്യേണ്ടിയിരിക്കുന്നു? ഒരുപക്ഷെ നിങ്ങളിൽ ചിലർക്ക് കിട്ടിയിട്ടുണ്ടാകാം. അതെ, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഐക്യസഭാ സമിതിയിൽ പോപ്പിന് സമീപം ഇരുന്നുകൊണ്ട് അത് വളരെ ആത്മീയമായ ഒരു കാര്യമാണെന്ന് പറഞ്ഞു. അതാണോ ആത്മാവിന്റെ വിവേചിക്കൽ? ഓ, കർത്താവിന്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നു. വളരെ ആത്മീയമായിരുന്നു. അതെ, എവിടെയാണ് നിങ്ങൾ? എന്തുകൊണ്ടാണ് നാളെ പ്രൊട്ടസ്റ്റന്റുകാരെയും കത്തോലിക്കരെയും ഒരുമിച്ച് യോജിപ്പിക്കാനുള്ള അവസരമായിരുന്നു. അതിനുവേണ്ടി വർഷങ്ങളോളം നാം പോരാടി വരികയായിരുന്നു. കൂടാതെ വേദപുസ്തകം അതിനുവേണ്ടി നിൽക്കുകയും അത് വരുമെന്ന് നമ്മോട് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ വലിയ നേതാക്കന്മാരിൽ ഒരാൾ വന്ന് അത് ശരിയാണെന്ന് പറഞ്ഞു. അതാണ് നാം ചെയ്യുന്നത്. കൂടാതെ പ്രൊട്ടസ്റ്റന്റ് സഭ മുഴുവൻ അതിൽ വീണുപോയി മരിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾ അവിടേക്ക് നോക്കുകയാണെങ്കിൽ ഇത് യഹോവായി പ്രകാരം അരളി ചെയ്തതാകുന്നു. ആദ്യം വചനം അത് എടുത്തു പറഞ്ഞു. അതിനുശേഷം 1933 കർത്താവിന്റെ ആത്മാവ് പറയുകയും കൂടാതെ രാജ്യങ്ങൾ യുദ്ധത്തിലേക്ക് പോകുമെന്നും എപ്രകാരമുള്ള യന്ത്രങ്ങളാണെന്നും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ അവസാനം എന്ത് സംഭവിക്കുമെന്നും കൃത്യമായി പറഞ്ഞിരുന്നു. അങ്ങനെ അതിവിടെ ആയിരിക്കുന്നു. അതൊരിക്കലും തെറ്റിയിട്ടില്ല. ഇവിടെ അത് രൂപം കൊള്ളുന്നതെന്ന് നാം കാണുന്നു. കുറച്ചു സമയം മുമ്പ് ഞാൻ പ്രസംഗിച്ച ഇസബേൽ മതം എന്ന പ്രസംഗം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അവരോടത് പറയുന്നതിന് വേണ്ടി ഏലീശാവ് വഴിയിൽ കൂടി രാവിലെ വരുന്നതിനെപ്പറ്റി ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അതിനെപ്പറ്റി ഞാൻ പ്രസംഗിച്ചിരുന്നു. കൂടാതെ ഈ സാർവദേശീയ ഐക്യസഭാ സമിതി അവസാനം മൃഗത്തിന്റെ അടയാളമാകുമെന്നും, കാരണം അത് മൃഗവുമായി ഒരുമിച്ച് ചേരുമെന്നും ഞാൻ എപ്രകാരം മുൻകൂട്ടി പറഞ്ഞിരുന്നു. അത് നടന്നുകൊണ്ടിരിക്കുന്നു. എന്റെ കാലത്ത് അത് കാണുന്നതിനായി ഞാൻ ജീവിച്ചു. അങ്ങനെ ഇവിടെ കോടിക്കണക്കിന് പ്രൊട്ടസ്റ്റന്റുകാർ അതിൽ വീണുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? അതാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ അന്ധരാണ്. നിങ്ങൾ കുരുടന്മാർക്ക് വഴികാട്ടികളായ കുരുടന്മാരാകുന്നു എന്ന് യേശു ആ പരീശന്മാരോട് പറഞ്ഞു. കുരുടനെ വഴി നടത്തിയാൽ അവരെല്ലാം കുഴിയിൽ വീഴില്ലേ എന്നവൻ ചോദിച്ചു. അങ്ങനെ അവിടെയാണ് അവർ വീഴുന്നത്. എന്നോടൊപ്പം നിൽക്കുകയും എന്നോട് കൂടെ സംസാരിക്കുകയും ചെയ്ത ഒരു മനുഷ്യന് എങ്ങനെ ഇപ്രകാരം ഒരു പ്രസ്താവന ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? നോക്കൂ, അത് മറഞ്ഞിരിക്കുന്നു. ഇത് ജ്ഞാനികളുടെയും വിവേകികളുടെയും കണ്ണുകളിൽ നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഏതെങ്കിലും ഒരു ദിവസം അതിനായി എന്റെ ജീവനെ തന്നെ വിലയാക്കി നൽകേണ്ടി വരുമെന്ന് എനിക്കറിയാം. അത് ശരിയാണ്, അത് സംഭവിക്കാൻ പോവുകയാണ്. എന്നാൽ സത്യം ഇത് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ തിരുഹിതത്താൽ ആദ്യമായി ജീവൻ അർപ്പിച്ചവൻ സ്നാപക യോഹന്നാനായിരുന്നു. എന്നാൽ അവൻ ഒഴിഞ്ഞു മാറിയില്ല. അവൻ ഒരു പുരുഷനെ പോലെ മരിച്ചു. അതിനുശേഷം കർത്താവായ യേശു വരികയും അവർ അവനെ ക്രൂശിക്കുകയും ചെയ്തു. അവന്റെ ആത്മാവ് പാപത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കുമെന്ന് അവൻ ഉപദേശിച്ചു. അത് ശരിയല്ലേ? അതിനുശേഷം പാപത്തിനെതിരായി പ്രസംഗിച്ച സ്തേഫാനോസിനെ അവർ കല്ലെറിഞ്ഞു. അവനവരെ അത്രമാത്രം കോപിക്കാനിടയാക്കുകയും അവർ അവന്റെ തലയെ കല്ലെറിഞ്ഞു ഉടച്ചു കളഞ്ഞു. എന്നാൽ അവൻ ആത്മാവിൽ നിദ്ര പ്രാപിച്ച് ജീവനെ കൈവെടിഞ്ഞു. അവൻ ജീവവിരുന്ന് ഒരുക്കുന്നിടത്ത് മറ്റുള്ളവരോടൊപ്പമായി ചെന്നു ചേർന്നു. പത്രോസും പൌലോസും വിശുദ്ധ യോഹന്നാനും സുവിശേഷം പ്രകാശിപ്പിക്കുന്നതിനായി തങ്ങളുടെ ജീവൻ നൽകി. അവരെന്താണ് ചെയ്യുക? അവർ അവരുടെ രക്തം മുൻകാല പ്രവാചകന്മാരുടേതുമായി ചേർത്തു. അതിനാൽ സത്യമായ ദൈവവചനം സത്യത്തോടെ ഉപദേശിക്കാൻ കഴിഞ്ഞു. ബലിപീഠത്തിൻ കീഴിലെ ആത്മാക്കൾ എത്ര കാലം എന്ന് കരയുന്നു. അവരോട് ചെയ്ത തെറ്റിന് കർത്താവ് പ്രതികാരം ചെയ്യാനായി. എന്നാൽ ഇനിയും കൂടുതൽ ആത്മാക്കൾ അവരുടെ ജീവരക്തം ഇതിനായി കൊടുക്കാനുണ്ടല്ലോ. അതെ, അത് ശരിയാണ്. ഈ പരിശുദ്ധ സുവിശേഷത്തിനും അതിന്റെ രക്താംബര പ്രവാഹത്തിനുമാകുന്നു. അതിൽ നിന്നും രക്തം ഇറ്റി വീണുകൊണ്ടിരിക്കുന്നു. അതെ, ഏതെങ്കിലും ഒരു ദിവസം അത് നിൽക്കും. എന്നാൽ അത് അവസാനിക്കുമ്പോഴുള്ള ആ നാഴികയ്ക്കായി ഞാൻ കാത്തിരിക്കുന്നു. ഏതോ ഒരു സഹോദരി ഒരു സ്വപ്നം കണ്ടിരുന്നു. അവൾ അതെനിക്ക് അയച്ചു തന്നു. അതിൽ ഇപ്രകാരം പറഞ്ഞിരുന്നു, അതായത് ഞാൻ അവരെ കണ്ടിരുന്നു. ആ സഭ എന്നെ രഹസ്യമായി കൊല്ലുന്നതിന് ഒരു വഴി ഒരുക്കുന്നത് ഞാൻ കണ്ടു. ഏതെങ്കിലും ഒരു ദിവസം ഞാൻ കാറിൽ ഇറങ്ങി അകത്തേക്ക് കടക്കുമ്പോൾ അവരെന്നെ വെടിവെക്കും. എന്നാൽ അതിനുശേഷം ആത്മാ പറഞ്ഞു, ഇപ്പോഴല്ല എന്നാൽ പിന്നീട് സംഭവിക്കും എന്ന് അതിൽ പറഞ്ഞിരുന്നു. അതെ, ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ ഒത്തൊരുമ നടത്തുന്നതിൽ നിന്നും ദൈവം എന്നെ തടയുമാറാകട്ടെ. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ എനിക്ക് മറ്റു യാതൊന്നും അറിയില്ല. നാം ഭയങ്കരമായ ഒരു കാലത്താണ് ജീവിക്കുന്നത്. പാപമാണ് ഇത് ചെയ്തത്. അതെ, അവർ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു. അവർ യോഹന്നാന്റെ തല വെട്ടിക്കളഞ്ഞു. അവളാണ് ചെയ്തത്. നമ്മുടെ ജീവനെ നാം എങ്ങനെ നൽകുമെന്ന് അറിയുന്നില്ല. എന്നാൽ ഒരു ദിവസം അത് സംഭവിക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ അത് സംബന്ധിച്ച തിരുവെഴുത്തുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വിശുദ്ധ യോഹന്നാൻ 6:49. അവിടെ അവർ മന്നാ തിന്നിട്ടും എല്ലാവരും മരിച്ചുവല്ലോ എന്ന് യേശു പറഞ്ഞു. കൊള്ളാം, എന്റെ സഹോദരി, ഞാൻ ഈ സ്ത്രീയെ ആത്മാവിൽ നൃത്തം ചെയ്ത് കണ്ടിട്ടുണ്ട് എന്ന് പറയാം. ഓ അതെ, അത് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവിടെ അന്യഭാഷയിൽ സംസാരിക്കുന്നതായും കണ്ടിട്ടുണ്ട്. അതെ, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് ആ നാളിൽ പലരും എന്നോട് വന്ന് പറയും എന്ന് യേശു പറഞ്ഞു. അവർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു. എന്നാൽ അവരെല്ലാം എന്നേക്കുമായി വേറെ പിരിഞ്ഞുപോയി. അവരെല്ലാം മരിച്ചുപോയി എന്ന് യേശു പറഞ്ഞു. അതായത് നിത്യമായും പോയി കഴിഞ്ഞിരിക്കുന്നു. അവർ മരുഭൂമിയിൽ വെച്ച് തന്നെ നശിച്ചുപോയി. എബ്രായർ 6 നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒരിക്കൽ സത്യത്തെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചിട്ട് അതിൽ നടക്കാതിരിക്കുന്നവർക്ക് ഇനി മറ്റൊരു മാനസാന്തരമില്ല. നോക്കൂ, അതൊരു അതിർത്തി രേഖ വിശ്വാസമാണ്. സത്യം ഒരു മനുഷ്യൻ അവസാനമായി നൽകപ്പെട്ട ശേഷം അവനത് നിരാകരിക്കുന്നുവെങ്കിൽ എബ്രായരുടെ പുസ്തകത്തിനനുസരിച്ച് ലോകത്തിൽ അവനെ രക്ഷിക്കാൻ കഴിയുന്നതായി പിന്നീട് മറ്റു യാതൊന്നും തന്നെയില്ല. അവർ നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു മാനസാന്തരമോ ഒരു വീണ്ടെടുപ്പോ യാതൊന്നും അവർക്ക് വേണ്ടി ശേഷിച്ചിട്ടില്ല. അവർ നിത്യമായും വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. വേദപുസ്തകം അപ്രകാരം പറയുന്നു. ഇനി ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കാനുള്ള കോപാഗ്നിയുമേ ഉള്ളൂ. സുവിശേഷത്തിന്റെ സത്യം തെളിയിക്കപ്പെടുകയും വ്യക്തമായി ന്യായീകരിക്കപ്പെടുകയും ചെയ്ത ശേഷം അതിന് പുറംതെരിഞ്ഞ് നടന്നു പോകുമ്പോൾ അവർ നശിച്ചുപോയി കഴിഞ്ഞിരിക്കുന്നു. അത്രമാത്രം. അത് ഭയങ്കരമാണ്. എന്നാൽ എനിക്കത് പറയേണ്ടിയിരിക്കുന്നു. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ ഇപ്പോൾ ചങ്ങലയിട്ട് ആ അന്ധകാരം നിറഞ്ഞ തടവറയിൽ ഇട്ടിരിക്കുന്നു. അത് തടവറയിൽ തന്നെയാണ് ഇന്ന് ലോകവും പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കുക. അവിടെ മാനസാന്തരമില്ല. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഷിക്കാഗോയിൽ നിന്നും വന്നപ്പോൾ ഒന്നുകിൽ അമേരിക്ക ഈ വർഷത്തിൽ തന്നെ അത് സ്വീകരിക്കും, അല്ലെങ്കിൽ അവൾ അത് സ്വീകരിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? നോക്കൂ, എവിടെയാണ് അവൾ പോയി കഴിഞ്ഞിരിക്കുന്നതെന്ന്. അതെ, ഇത് 3 വലിയാകാൻ കഴിയുമോ എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഓ ദൈവമേ, അതിൽ നിന്നും അത് ദൂരെയാകാൻ ഇടയാക്കണമേ. 3 വലി ഇതിനായിട്ടാണോ? അതായിരിക്കാൻ കഴിയുമോ? ഓ ദൈവമേ, സ്നേഹിതരെ, അതൊന്ന് ചിന്തിച്ചു നോക്കൂ. ഞാനത് ഇഷ്ടപ്പെടുന്നില്ല. യേശു പറഞ്ഞു, ഈ രീതിയിലുള്ള കപട വിശ്വാസം നിങ്ങൾ അത് കുറിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് മത്തായി 23:7. അതിവിടെ ഉണ്ട്, അത് വായിക്കുക. എന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, നിങ്ങൾ കുരുടന്മാരെ പരിശുദ്ധന്മാരെ എന്ന്. കുറച്ചു നേരം കൂടി എടുക്കാൻ പറ്റുമോ? നമുക്കത് നോക്കാം, നമുക്കതിലേക്ക് തിരിക്കാം. കാരണം അത് വായിക്കാൻ ഞാൻ പറഞ്ഞല്ലോ. അവിടെ എന്തോ ഒന്ന് ഞാൻ വായിക്കാൻ ആഗ്രഹിച്ചിരുന്നു, മറ്റെന്തെങ്കിലും ഞാൻ വെട്ടിച്ചിരിക്കേക്കാം. എന്നാൽ ഇത് 1 നേരത്തേക്ക് വായിക്കാം. മത്തായി 23, 1 ശരി. അതിന്റെ 27 വാക്യം തൊട്ട് നമുക്ക് വായിക്കാൻ തുടങ്ങാം. ഇപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ വീട്ടിലെത്തിയിട്ട് മുഴുവനും വായിച്ചു കൊള്ളുക. അതുകൊണ്ട് കുറച്ചു നേരം കൂടി മാത്രം എടുക്കുന്നതാണ്. ഇപ്പോൾ മത്തായി 23 27 വാക്യം തൊട്ട് ശ്രദ്ധിക്കുക. ശാസ്ത്രിമാരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം, ഇത് വിശുദ്ധരായ മനുഷ്യരോടാണ് അവൻ സംസാരിക്കുന്നത്. ഓർത്തുകൊള്ളുക, കപട ഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം, വെള്ളതേച്ച ശവക്കല്ലറുകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അത് മരിച്ചവരായ ആളുകളാണ്. അവ പുറമേ അഴകായി ശോഭിക്കുന്നെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. കപടഭക്തിയും അസൂയയും വഴക്കും അകമെ നിറഞ്ഞിരിക്കുന്നു. പുറമേ ഞാൻ ഡോക്ടറിനാരാണെന്ന് പറയുന്നു. അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു. ഐക്യരാഷ്ട്ര സഭാ സമിതിയിൽ പെന്തക്കോസ്തുകാർ അവിടെ ഇരിക്കുന്നത് നോക്കുക. എന്നാൽ അകമെ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരത്രേ. എന്താണ് അധർമ്മം? യഥാർത്ഥത്തിൽ ശരിയാണെന്ന് നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, യേശു ഇത് ഏത് തലമുറയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞതെന്ന് നോക്കുക. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾ പ്രവാചകന്മാരുടെ കല്ലറകളെ പണിതും നീതിമാന്മാരുടെ കല്ലറകളെ അലങ്കരിച്ചും കൊണ്ട്. നോക്കൂ, ഓ പ്രവാചകന്മാർ എന്നാകുന്നു. ഞങ്ങൾ പിതാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്നുവെങ്കിൽ പ്രവാചകന്മാരെ കൊല്ലുന്നതിൽ കൂട്ടാളികൾ ആകെയില്ലായിരുന്നു എന്ന് പറയുന്നു. അവരുടെ കാലത്ത് ഞങ്ങൾ ജീവിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ കർത്താവിന്റെ വചനത്തെ വിശ്വസിക്കുമായിരുന്നു. ശ്രദ്ധിക്കുക, അങ്ങനെ നിങ്ങൾ പ്രവാചകന്മാരെ കൊന്നവരുടെ മക്കൾ എന്ന് നിങ്ങൾ തന്നെ സാക്ഷ്യം പറയുന്നുവല്ലോ. പിതാക്കന്മാരുടെ അളവ് നിങ്ങൾ പൂരിപ്പിച്ചുകൊള്ളുവീൻ. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവൻ എന്താണ് ഇവിടെ പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. പാമ്പുകളെ, സർപ്പസന്തതികളെ, നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും? നിങ്ങൾക്കതെങ്ങനെ കഴിയും? ഇപ്പോൾ വിശുദ്ധരും നല്ലവരുമായ മനുഷ്യരായ ദൈവവേലക്കാരോടാണ് അവൻ സംസാരിക്കുന്നത്. ജനങ്ങൾ ചെയ്യരുതെന്ന് വേദപുസ്തകം മുൻകൂട്ടി പറഞ്ഞിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാമെന്നിരിക്കെ എങ്ങനെ കുറച്ച് അഴുക്ക് നാറുന്ന ഡോളറുകൾക്കായി നിങ്ങൾ ആ കാര്യങ്ങളോട് വിട്ടുവീഴ്ച കാണിക്കാനും, അല്ലെങ്കിൽ സ്വല്പം ജനപ്രീതിക്ക് വേണ്ടി ആരെങ്കിലും നിങ്ങളുടെ പുറത്ത് തട്ടി നിങ്ങളെ ഡോക്ടറെന്ന് വിളിക്കുന്നതിനായി അതിനെ എങ്ങനെ ചെയ്യാൻ കഴിയും? ഈ ജനങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്നുവെന്ന് എങ്ങനെ പറയാൻ കഴിയും? ഞാൻ ടേപ്പിലും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആ ജനങ്ങളെ സ്നേഹിക്കുകയും ഇതുപോലൊരു കാര്യം അവർക്ക് അനുഭവിക്കാൻ എങ്ങനെ ഇടയാക്കാൻ കഴിയും? പരീക്ഷന്മാരായ നിങ്ങൾ, അന്ധരായ നിങ്ങൾ, പാമ്പുകളായ നിങ്ങൾ, സർപ്പസന്തതികളായ നിങ്ങൾ, നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും? ഈ കാര്യങ്ങളെല്ലാം തെറ്റാണെന്ന് അറിയാവുന്ന ഒരു വ്യക്തി എപ്രകാരം തന്റെ സഭയെ വളരാൻ അനുവദിക്കുകയും അതേസമയം ആ സഭയിലെ പുരുഷന്മാരോടും സ്ത്രീകളോടും ഇതേക്കുറിച്ച് പറയാതിരിക്കാനും കഴിയും? നിങ്ങൾക്ക് നരകത്തിന്റെ ക്രോധാഗ്നിയിൽ നിന്നും അത് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിരിക്കുമ്പോൾ എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? നിങ്ങൾ എങ്ങനെയാണ് അത് ചെയ്യുക? ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിക്കുക, അതെന്തായിരിക്കാൻ പോകുന്നു. അതുകൊണ്ട് ഇത് 34 വാക്യമാണ്, ഞാൻ പ്രവാചകന്മാരെ നിങ്ങളുടെ അടുക്കൽ അയക്കും. ഞാൻ അയക്കും, മുൻകൂട്ടി അയക്കുമെന്നാകുന്നു. അവിടെ നിങ്ങൾക്ക് പരീക്ഷന്മാർ ഇതാ വീണ്ടും തിരികെ വരുന്നു. ജ്ഞാനികളെയും ശാസ്ത്രിമാരെയും നിങ്ങളുടെ അടുക്കൽ അയക്കുന്നു, അവരിൽ ചിലരെ നിങ്ങൾ ക്രൂശിച്ചു കൊല്ലുകയും ചിലരെ നിങ്ങൾ പള്ളിയിൽ വെച്ച് ചമ്മട്ടിക്കൊണ്ടടിപ്പിക്കുകയും പട്ടണത്തിൽ നിന്നും പട്ടണത്തിലേക്ക് ഓടിക്കുകയും ചെയ്യും. കർത്താവിന്റെ വചനവുമായിട്ട് അവർക്ക് പ്രവാചകന്മാരെ അയക്കുമെന്ന് അവൻ മുൻകൂട്ടി പറഞ്ഞിരുന്നു. അവരെന്താണ് ചെയ്യുക? അവരുടെ പിതാക്കന്മാർ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ. കാരണം നിങ്ങൾ അവരുടെ മക്കൾ തന്നെയാകുന്നു. നോക്കൂ, ആത്മാവ് മരിക്കുന്നില്ല, അതിനാൽ വഹിക്കപ്പെട്ട മനുഷ്യൻ മരിക്കുന്നു, എന്നാൽ ആത്മാവ് മരിക്കുന്നില്ല. നിങ്ങൾ അവരുടെ മക്കളാകുന്നു, നിങ്ങളാകുന്നു അതെന്ന് അവൻ പറഞ്ഞു. ഈ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. എങ്ങനെയാണ് വിശുദ്ധ പൗലോസ് അവിടെ നിന്നിരുന്നത്? അവനൊരു പ്രവാചകനായിരുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നതിനെയും അവരുടെ സഭാസംഘടനയും അവൻ കുറ്റം വിധിച്ചു. എന്നിട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടാത്തവരെല്ലാം വന്ന് വീണ്ടും സ്നാനപ്പെടണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. അത് ശരിയാണ്. ഇന്നവർ അത് കൂടുതൽ മധുരമാക്കി അതിനോട് വിട്ടുവീഴ്ച നടത്തുകയാണ്. അവർക്ക് മറ്റു യാതൊരു വ്യത്യാസങ്ങളും അറിയില്ല. അത് ദയനീയമാണ്. ആ നാഴിക കരിഞ്ഞിരിക്കുന്നുവെങ്കിൽ എനിക്കിത് പറയേണ്ടിയിരിക്കുന്നു, അവർ അന്ധരാകുന്നു, അതിനുവേണ്ടി മുൻനിർണയിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം ദയ കാണിക്കട്ടെ, അവർക്കത് കാണാൻ കഴിയുന്നില്ല. കുരുടന്മാരായ പരീശന്മാരും ശാസ്ത്രിമാരുമേ, നിങ്ങൾ കപടഭക്തരാണെന്ന് യേശു പറഞ്ഞു. അവർ വായിച്ചതായ അതേ വചനം തന്നെ നിങ്ങൾ വായിച്ചിട്ട് എന്നെ കുറ്റം വിധിക്കുന്നു. ഈ ദിവസത്തേക്ക് വേണ്ടി വചനം എന്താണോ പറഞ്ഞിരിക്കുന്നത്, ഞാൻ കൃത്യമായും അത് തന്നെയാകുന്നു. ഈ ദിവസത്തേക്കുള്ള ദൂതൻ ഞാനാകേണ്ടിയിരിക്കുന്നു, ഞാൻ മസീഹ ആകുന്നു എന്ന് വളരെയധികം വചനങ്ങളിൽ കൂടി അവൻ അവരോട് പറഞ്ഞു. ഞാൻ മസീഹ ആകുന്നു, അത് തെളിയിക്കുന്നു ഞാൻ തെറ്റിയിട്ടുണ്ടോ? എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ കുറ്റം വിധിച്ചുകൊള്ളുക. നിങ്ങൾ കുരുടന്മാരായ പരീശന്മാർ നിങ്ങളുടെ ജനങ്ങളെ അതിൽ നിന്നും തെറ്റായ ഒന്നിലേക്ക് നയിക്കുകയും ആ മുഴുവൻ കൂട്ടത്തെയും അങ്ങോട്ട് അയക്കുകയും ചെയ്യുന്നു. കുരുടൻ കുരുടനെയാണ് നയിക്കുന്നത്. ഓ, ഞങ്ങൾ വിശുദ്ധ പൗലോസിന്റെ കാലത്ത് ജീവിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ വിശുദ്ധ പൗലോസിന്റെ പക്ഷമെടുക്കുമായിരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. കപടഭക്തിക്കാരായുള്ളവരെ, അവന്റെ ഉപദേശത്തിന്റെ പക്ഷം എന്തുകൊണ്ടെടുക്കുന്നില്ല? എങ്കിൽ നിങ്ങൾ ഇന്ന് ചെയ്യുന്ന അതേ കാര്യം തന്നെ അപ്പോൾ ചെയ്യുമായിരുന്നു. കാരണം നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ മക്കളും നിങ്ങളുടെ സംഘടനാ പിതാക്കന്മാരുടെ മക്കളുമല്ലോ. അത് പരീശന്മാരും സാധുക്യരും സ്വയം നീതീകരിക്കുന്നവരുമാകുന്നു. അതാകുന്നു അത്. ഹാ, അതെ. നാം ജീവിക്കുന്നതായി നാഴിക ഇത് മൂന്നാമത്തെ വലിയുടേതായിരിക്കാൻ കഴിയുമോ? ഒരു നിമിഷം നിൽക്കുക. ഇങ്ങനെയുള്ളവർ ഇരട്ടിച്ച നരക യോഗ്യതയുള്ളവരാകും എന്ന് യേശു പറഞ്ഞു. അത് ഭയങ്കരമായിരിക്കുന്നില്ലേ? ഒരു മഹാനായ അമേരിക്കക്കാരൻ ശത്രുക്കൾ രാജ്യം പിടിച്ചടക്കുന്നതിനായി വന്നുകൊണ്ടിരിക്കുമ്പോൾ അർദ്ധരാത്രിയിൽ ആ മനുഷ്യൻ കുതിരപ്പുറത്ത് കയറി ശത്രു വരുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് റോഡിൽ കൂടി നടുവോട് നടന്നു. അത് പോൾ റിവറയായിരുന്നു. ഞാനും ഒരു അമേരിക്കക്കാരനാകുന്നു. ഈ അർദ്ധരാത്രി സമയത്ത് ഞാനും സവാരി ചെയ്യുന്നു, ശത്രു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ല, എന്നാൽ അവൻ ഇവിടെയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവൻ വരികയല്ല, അവൻ നേരത്തെ ഇവിടെയായി കഴിഞ്ഞിരിക്കുന്നു. അവൻ പിടിച്ചടക്കി കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞു എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ഈ അർദ്ധരാത്രി സമയത്ത് പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്നു. ഓർക്കുക, ട്യൂസണിൽ വെച്ച് 7 ദൂതന്മാർ വന്നപ്പോൾ സന്ദേശം എന്തായിരുന്നു എന്നാൽ അത് മറഞ്ഞിരുന്ന ദൈവത്തിന്റെ മർമ്മം നിറവേറ്റുക എന്നതായിരുന്നു. അതിനുശേഷം ഉടനെ തന്നെ മലകളുടെ ഇടപെടലിൽ കൂടി നടക്കുമ്പോൾ ആ മലകളെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. സഹോദരൻ ഫ്രെഡും സഹോദരൻ ടോമും അതിന്റെ ചില പടങ്ങൾ എടുത്തിട്ടുണ്ട്. എന്റെ പക്കലും കുറച്ച് പടങ്ങളും കുറച്ച് ചലച്ചിത്രങ്ങളുമുണ്ട്. ഏതെങ്കിലും ഒരു ദിവസം അത് എവിടെയായിരുന്നു നടന്നതെന്നും മറ്റും നിങ്ങളെ അറിയിക്കുന്നതിനായി നിങ്ങളെ കാണിക്കുന്നതാണ്. ആ കഥയെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ മൂന്ന് കൊടുമുടികളെ ശ്രദ്ധിക്കുക. അത് നിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ആകുന്നു. അദ്ദേഹവും സഹോദരി മാർത്തയും കൂടി കടന്നു പോകുമ്പോൾ എടുത്ത അതിന്റെ ഒരു മികച്ച പടം സഹോദരൻ ഫ്രെഡിന്റെ പക്കലുണ്ട്. ഭൂമിയിലെ നീരാവിയിൽ നിന്നും ഉയർന്നു വന്ന മേഘങ്ങൾ ബാക്കിയുള്ളതെല്ലാം മറച്ചിട്ട് ഒന്നിവിടെയും ഒന്നിവിടെയും ഒന്നവിടെയുമായിട്ട് മൂന്ന് വരികളെ കാണിച്ചിരുന്നു. നോക്കൂ, ഏഴായിരുന്നു. ആദ്യത്തെ മൂന്നെണ്ണം ശ്രദ്ധിക്കുക. മൂന്ന് പൂർത്തീകരണത്തെ കാണിക്കുന്നു. അപ്പോഴാണ് ശുശ്രൂഷ തുടങ്ങിയിട്ട് മുന്നോട്ട് പോയത്. രണ്ടാമത്തെ വലി പ്രവചനത്തിന്റെ ആത്മാവിനാലുള്ള വിവേചിച്ചറിയലായിരുന്നു. ആദ്യത്തേത് രോഗികളെ സൗഖ്യമാക്കിയായിരുന്നു. രണ്ടാമത്തേത് പ്രവചനവും പിന്നെ വചനം സ്വയം വെളിപ്പെട്ടപ്പോൾ അത് രഹസ്യ വിചാരങ്ങളെ അറിയിക്കുകയായിരുന്നു. അത് കൃപയായിരുന്നു. എന്നാൽ ഓർക്കുക, ഏഴാമത്തേത് അവസാനമായിരുന്നു. ഇത് ആ അവസാനത്തെ വലിയായിരിക്കാൻ കഴിയുമോ? ഇതെല്ലാം തീർന്നു കഴിഞ്ഞിരിക്കുന്നുവോ? അതിന് സാധ്യതയുണ്ടോ? അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ എവിടെയാണെന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ഏഴാമത്തേത് എല്ലായ്പ്പോഴും അവസാനമാണ്. മൂന്ന് വലികളാകുന്നു. യേശുവിന്റെ സുവിശേഷ വേല മൂന്ന് വലികൾ അടങ്ങിയതായിരുന്നു. അത് നിങ്ങൾക്കറിയാമോ? ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആത്മാർത്ഥതയായിട്ടുള്ളവരായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ചു നേരത്തേക്ക് ആത്മാർത്ഥതയോടെ ശ്രദ്ധിക്കുക. അവന്റെ ആദ്യത്തെ വലി രോഗികളെ സൗഖ്യമാക്കിയായിരുന്നു. അവൻ വളരെ ജനപ്രീതിയുള്ളവനായി തീർന്നു. എല്ലാവരും അവനെ വിശ്വസിച്ചതുപോലെ തോന്നിച്ചു. അത് ശരിയല്ലേ? അവൻ രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ എല്ലാവർക്കും അവരുടെ പള്ളികളിൽ അവനെ വേണമായിരുന്നു. എന്നാൽ ഒരു ദിവസം അവൻ തിരിഞ്ഞിട്ട് പ്രവചിക്കാൻ തുടങ്ങി. കാരണം അവൻ വചനമായിരുന്നു. അവൻ മോശയാൽ മുന്നറിയിക്കപ്പെട്ട പ്രവാചകനായിരുന്നു. അവർ എത്രകാരമാണ് ജീവിക്കുന്നതെന്നും അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അവരോട് പറഞ്ഞപ്പോൾ അവൻ തീരെ ജനപ്രീതിയില്ലാത്തവനായി തീർന്നു. അത് അവന്റെ രണ്ടാമത്തെ വലിയായിരുന്നു. വീണ്ടും അതിന്റെ പ്രതിരൂപം സംഭവിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഒരു നിമിഷത്തേക്ക് ചിന്തിച്ചു നോക്കുക. ആദ്യം എല്ലാവരെയും സുഖപ്പെടുത്തി. രണ്ടാമത്തേത്, ഓ, ഇത് യേശു മാത്രക്കാർക്ക് മാത്രമേ കഴിയൂ, ഇത് ബേൽസെബൂബായിരിക്കും എന്ന്. അതേ കാര്യം തന്നെയാണ് അവർ അവിടെ ചെയ്തത്. അതേ തരത്തിലുള്ള ജനങ്ങൾ ഒരിക്കലും രക്ഷിക്കപ്പെടുകയില്ലെന്ന് ശിക്ഷാവിധിക്കപ്പെട്ടവരിൽ അതേ ആത്മാവസിക്കുന്നു. കാരണം അവർ നാസിത്തിന്റെ പുത്രനായി ജനിച്ച യൂദായിസ്കരിയത്താവിനെ പോലെ നേരത്തെ തന്നെ ശിക്ഷാവിധിക്കപ്പെട്ടിരുന്നു. യൂദാസോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. തീർച്ചയായും ഓർക്കുക, അവൻ വളരെ ഭക്തിയുള്ളവനായിരുന്നു. എന്നാൽ അവന് സന്ദേശത്തോടൊപ്പം മുഴുവൻ ദൂരവും പോകാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ അതുമായി പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ബാക്കിയുള്ളത് അവന് ദഹിച്ചില്ല. അവർക്ക് രോഗശാന്തിയും അതുപോലെയുള്ള കാര്യങ്ങളും എടുക്കാൻ കഴിയും. എന്നാൽ അണ്ണാനെ സൃഷ്ടിച്ചു എന്ന കാര്യം വരുമ്പോൾ അവർക്കത് വളരെയേറെ ആഴമേറിയതാകുന്നു. കഴിയില്ലേ? അത് യൂദാസായിരുന്നു. അവന്റെ ആത്മാവിന് ആ പ്രത്യേക സ്ഥാനം വരെ എത്താൻ കഴിയും. അതിനുശേഷം അവന് പോകാൻ കഴിയുകയില്ല. മോശ ചെങ്കടലിനെ പിളർത്തിയും അതുപോലെയുള്ള കാര്യങ്ങൾ മറ്റും ചെയ്തതിൽ അവർക്കത് കഴിയും. എന്നാൽ അവൻ അവരുടെ അടുക്കൽ ചെന്നിട്ട് നിങ്ങളിൽ ബാക്കിയുള്ളവർ ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അത് നിങ്ങൾ ചെയ്യേണ്ടതല്ല എന്ന് പറയാൻ തുടങ്ങിയപ്പോൾ അവൻ അവനെ തന്നെ നമുക്കൊരു ദൈവമാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞു. നോക്കൂ, കോരഹിനും മറ്റും അതുമായി യോജിച്ചു പോകാൻ കഴിഞ്ഞില്ല. അതിനാൽ അവർക്കൊരു സംഘടന ആവശ്യമായിരുന്നു. അങ്ങനെ ദൈവം അവരെ വിഴുങ്ങി കളഞ്ഞു. യേശുവിന്റെ ശുശ്രൂഷയിൽ അവൻ രോഗികളെ സൗഖ്യമാക്കുന്നതുവരെ ആ ഗലീലയിൽ നിന്നുള്ള ചെറുപ്പക്കാരനായ പ്രവാചകൻ അതിശയവാനായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കുരുടന്മാർക്ക് കാഴ്ച നൽകിയിരുന്നു, അവൻ മരിച്ചവരെ ഉയർത്തിയിരുന്നു. അങ്ങനെയുള്ള മൂന്ന് സംഭവങ്ങൾ നമുക്കറിയാം. അവൻ യഥാർത്ഥത്തിൽ മരിച്ചവരെ ഉയർപ്പിച്ചിരുന്നു. എന്നാൽ ഒരു ദിവസം അവൻ തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു, സർപ്പസന്തതികളെ, നിങ്ങൾ കിണ്ടിക്കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, നിങ്ങൾ വിശുദ്ധന്മാരെ നടിക്കുകയാണ്, എന്നാൽ നിങ്ങളുടെ അകമോ മറ്റു യാതൊന്നുമല്ല, ഒരു കൂട്ടം പാമ്പുകളാണ്. ഓ, അത് ആ പ്രവചനം സംഘടനകളെ കുറ്റം വിധിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അത് മാറ്റിക്കളഞ്ഞു. അവർ അവനെതിരായി തിരിഞ്ഞു. അത് ശരിയാണ്. അങ്ങനെ അവസാനം അവനെ തിരിച്ചു കളയുന്നതിൽ കൂടി അവർ അവനെ കുരിശിച്ചു കളഞ്ഞു. എന്നാൽ ദൈവവേലയെ കൊല്ലാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അത് തുടർന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് സന്ദേശവാഹകനെ നിദ്രയിലാക്കാൻ കഴിയും, എന്നാൽ സന്ദേശത്തെ കഴിയുകയില്ല. അതെ, അത് ശരിയാണ്. അത് തുടർന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ മൂന്നാമത്തെ വലിയുടെ ശുശ്രൂഷ വന്നപ്പോൾ ശ്രദ്ധിക്കുക. ആദ്യത്തേത് രോഗികളെ സൗഖ്യമാക്കുന്നതായിരുന്നു. രണ്ടാമത്തേത് സഭാസംഘടനകളെ ഭത്സിക്കുന്നതും പ്രവചനവുമായിരുന്നു. അവരെന്താണ് ചെയ്തതെന്നും അവരെന്തായിരുന്നുവെന്നും എന്താണ് വരുന്നതെന്നുമായിരുന്നു. എന്താകുന്നു വരുന്നതെന്നും എന്തായിരുന്നുവെന്നും എന്ത് വരുമെന്നുമായിരുന്നു. അതാണ് അവൻ ചെയ്തത്. അത് ശരിയല്ലേ? എന്നാൽ അവന്റെ മൂന്നാമത്തെ വലി ഇനിയും രക്ഷിക്കപ്പെടാൻ കഴിയാത്തവരായിട്ടുള്ള നഷ്ടപ്പെട്ട ആത്മാക്കളോട് പ്രസംഗിച്ചപ്പോഴായിരുന്നു. ആ വലിയ ചായം തേച്ച കണ്ണുകളോടുകൂടി എന്ന് വെച്ചുകൊണ്ട് അവർ അവിടെ താഴെയായിരുന്നു. കൃപയെ സ്വീകരിക്കാത്തവരായി. എന്നാൽ അവർ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും എന്നേക്കുമായി വേർതിരിക്കപ്പെട്ട നരകത്തിലായിരുന്ന ആത്മാക്കളോട് പ്രസംഗിച്ചു. എന്നിരിക്കലും അവൻ ആരാണെന്ന് അവർ ഗ്രഹിക്കേണ്ടത് ആവശ്യമായിരുന്നു. അതിനാലാണ് അവനെ അവിടേക്ക് അയച്ചത്. ആ സുവിശേഷ വേല അതേവിധത്തിൽ തന്നെ ഈ അന്ത്യകാലത്തും വന്നിരിക്കുന്നു എന്നാൽ വിധപ്പെടുകയാണ്. പിതാവ് എന്നെ അയച്ചിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നിങ്ങളെ ചെയ്യും. നഷ്ടപ്പെട്ടവരെ ഒരിക്കലും രക്ഷിക്കപ്പെടാൻ കഴിയുകയില്ല. അവർ കൃപയെ തള്ളിക്കളഞ്ഞിരുന്നു. അത് അവന്റെ മൂന്നാമത്തെ വലിയായിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും ഒരു ചോദ്യമുണ്ടോ? അവന്റെ ആദ്യത്തെ വരിയിൽ അവൻ രോഗികളെ സൗഖ്യമാക്കി, അത് ശരിയല്ലേ? അവന്റെ രണ്ടാമത്തെ ശുശ്രൂഷയിൽ അവൻ പ്രവചിക്കുകയായിരുന്നു. അവന്റെ മൂന്നാമത്തെ ശുശ്രൂഷയിൽ നിത്യമായി നശിക്കപ്പെട്ടവരോട് പ്രസംഗിക്കുകയായിരുന്നു. മൂന്ന് പർവ്വതങ്ങളും മറ്റുമാകുന്നു, പിന്നെ നിത്യമായി നഷ്ടപ്പെട്ടവർ. നോഹയുടെ ശുശ്രൂഷയും എല്ലാ ശുശ്രൂഷകളും അതേ കാര്യം തന്നെ ചെയ്തു. നോഹ പ്രസംഗിച്ചു, അത് ശരിക്കും സത്യമാണ്. അവൻ പെട്ടകത്തിലേക്ക് പ്രവേശിച്ചു. അവൻ പെട്ടകത്തിലേക്ക് കടന്നപ്പോൾ അവിടെ യാതൊന്നും സംഭവിക്കാതെ ഏഴ് ദിവസം പിന്നെയും ഉണ്ടായിരുന്നു. അവന്റെ സാക്ഷ്യം നഷ്ടപ്പെട്ടവരോട് പ്രസംഗിച്ചു. സോദോമും ഗൊമോറയും യേശു അവർ രണ്ടിനെയും പരാമർശിച്ചിരുന്നു. മനുഷ്യപുത്രന്റെ വരവിന്റെ നാളിൽ നോഹയുടെ കാലത്തെ പോലെയും സോദോമിന്റെ കാലത്തെ പോലെയും ആയിരിക്കുമെന്ന് പറഞ്ഞു. അവൻ നോഹയെ സൂചിപ്പിച്ച് പറഞ്ഞിരുന്നു. നോഹയ്ക്ക് മൂന്ന് വലികൾ ഉണ്ടായിരുന്നു. അവന്റെ മൂന്നാമത്തേത് വാതിൽ അടച്ചു കഴിഞ്ഞതിന് ശേഷം നഷ്ടപ്പെട്ടവരോടായിരുന്നു. കാരണം ദൈവം അതിനെ അവിടെ തന്നെ ഇരുത്തി. അതിൽ ആർക്കും കയറാനോ അതിൽ നിന്ന് പുറത്തിറങ്ങാനോ കഴിഞ്ഞില്ല. അവർ അകത്തായിരുന്നു. കാരണം ഏഴാമത്തെ മലയെപ്പോലെ ഏറ്റവും ഉയർന്ന ആ മലയിൽ, അവിടെ ആ മലയിലാണ് അവൻ ആ പെട്ടകത്തെ ഇരുത്തിയിരുന്നത്. അത് ശരിയല്ലേ? സോദോമിന്റെ കാലത്ത് ആദ്യത്തെ വലിയ നീതിമാനായ ലോത്തായിരുന്നു. സോദോമിന്റെ പാപങ്ങൾ നീതിമാനായ ലോത്തിന്റെ മനസ്സ് നാൾതോറും നോവിപ്പിച്ചു എന്ന് വേദപുസ്തകം പറയുന്നു. എപ്രകാരം അന്നത്തെ സ്ത്രീകൾ അവിടെ പെരുമാറിയിരുന്നു. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ ആയിരിക്കുമെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക. അവരെന്താണ് ചെയ്തിരുന്നത്? തിന്നുകയും കുടിക്കുകയും വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്തിരുന്നു. സ്ത്രീകൾ, നോക്കൂ, സ്ത്രീകൾ. സോദോമിന്റെ കാലത്ത് എന്തായിരുന്നു? സ്ത്രീകളായിരുന്നു. ആദ്യത്തെ ദൂത് ലോത്തായിരുന്നു. അവർ അവനെ നിന്ദിച്ചു കളയുകയാണ് ചെയ്തത്. പിന്നീട് അവൻ മറ്റ് ദൂതന്മാരെ, അവർ രണ്ടുപേരവിടേക്ക് പോയി. അത് സോദോമിലെ രണ്ടാമത്തെ വലിയായിരുന്നു. എന്നാൽ അവസാനം പോയവനെ നോക്കുക, അവിടെ കൂടുതൽ കൂടുതൽ ദയുണ്ടായിരുന്നു. അപ്പോഴേക്കും അവിടെ എല്ലാം കഴിഞ്ഞിരുന്നു. ആ സമയത്തേക്ക് എല്ലാം കഴിഞ്ഞിരുന്നു. അവിടേക്ക് മൂന്നാമത്തെ വലിയായി പോയിരുന്ന ആ മൂന്നാമത്തെ ദൂതൻ എന്തായിരുന്നു? ഏത് തരത്തിൽപ്പെട്ട ഒരു ശുശ്രൂഷയായിരുന്നു അവനുണ്ടായിരുന്നത്? അവൻ തെരഞ്ഞെടുക്കപ്പെട്ടവരോടൊപ്പം നിന്നിട്ട് അവന്റെ പിന്നിലായിട്ട് എന്താണ് നടക്കുന്നതെന്ന് അവരോട് പറഞ്ഞു. അത് ശരിയല്ലേ? എന്നാൽ അവൻ ബാബിലോണിൽ കടന്നപ്പോൾ, അല്ലെങ്കിൽ സോദോമിലേക്ക് കടന്നപ്പോൾ, അവനത് കണ്ടുപിടിക്കാനായി ആഗ്രഹിച്ചു. അബ്രഹാം പോലെ കരഞ്ഞുകൊണ്ട്, 50 നീതിമാന്മാരെ എനിക്ക് കണ്ടെത്താൻ കഴിയുമോ? അങ്ങനെ അത് 10 നീതിമാന്മാരെങ്കിലും ഉണ്ടോ എന്ന് കുറഞ്ഞു വന്നിട്ട് അപേക്ഷിച്ചു. ശരി, 10 പേരെ കണ്ടുപിടിക്കുമെന്ന് ദൈവം പറഞ്ഞു. ഞാൻ ചില കാര്യങ്ങൾ പറയട്ടെ സഹോദരി, ഒരു മിനിറ്റ് നിൽക്കുക. നിങ്ങൾ പഴഞ്ചൻ പരിഷ്കാരിയായിരിക്കാം, എന്നാൽ ഈ മതാലസകളായ സൗന്ദര്യ റാണികൾക്ക് ഇല്ലാത്തതായി എന്തോന്ന് നിങ്ങൾക്കുണ്ട്. അവൾക്ക് ഒരിക്കലും ആകാൻ കഴിയാത്തതായി എന്തോന്ന് നിങ്ങൾക്കുണ്ട്. ശരിയാണ്, നിങ്ങളുടെ വസ്ത്രധാരണത്തിൽ നിങ്ങൾ പഴയ പരിഷ്കാരിയായിരിക്കാം. ഒരു മാന്യയെ പോലെ വസ്ത്രധാരണം ചെയ്യുക. ആ ഹോളി റോളറിനെ നോക്കൂ എന്നവർ പറഞ്ഞേക്കാനിടയുണ്ട്. വിഷമിക്കണ്ട, ഈ ലോകം മുഴുവൻ നോക്കുന്ന ആ മതാലസയായ സൗന്ദര്യ റാണിക്ക് ലഭിക്കാത്ത എന്തോന്ന് നിങ്ങൾക്കുണ്ട്. അവൾക്കതൊരിക്കലും കിട്ടില്ല. അവൾ നിത്യമായി നശിക്കപ്പെട്ടിരിക്കുന്നു. അവൾ ന്യായം വിധിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് സദാചാരമുണ്ട്, നിങ്ങൾക്ക് നല്ല ഗുണങ്ങളുണ്ട്. അവൾക്ക് യാതൊന്നുമില്ല. നഷ്ടപ്പെട്ട ആത്മാക്കളെ നരകത്തിലേക്ക് വലിച്ചിറക്കുന്ന ഒരു ചൂണ്ടയിര അവൾക്കുണ്ട്. കുരുടർ അതിലേക്ക് നടന്നു പോകുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് എന്തോന്നുണ്ട്? നിങ്ങളൊരു പള്ളിയിലെ പുസ്തകത്തിൽ ഉണ്ടായിരിക്കില്ല. എന്നാൽ നിങ്ങളുടെ നീതിപരമായ ജീവിതമാണെങ്കിൽ ലോകത്തെ ദൈവത്തിന്റെ ക്രോധത്തിൽ നിന്നും അകറ്റി നിർത്തുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ലോകം അത് വിശ്വസിക്കുകയില്ല. ഹോളി റോളറുകൾ എന്ന് വിളിക്കപ്പെടുന്ന നിങ്ങൾ സ്ത്രീകളും കഷ്ടിച്ചൊന്നും തന്നെ അറിയാൻ പാടില്ലാത്തതായ നിങ്ങൾ പുരുഷന്മാരും രാവും പകലും ഈ ദേശത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് കരയുന്ന നിങ്ങളായിരിക്കാം അവന്റെ ക്രോധത്തെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. 10 പേരെ കണ്ടാൽ ഞാനത് നശിപ്പിക്കുകയില്ല. എനിക്ക് 10 പേരെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സോദോമിന്റെ കാലം പോലെ ഇതുമായിരിക്കും. നോക്കൂ, ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന്. 10 മെതഡിസ്റ്റുകാരെ കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ എന്നല്ല, 10 ബാപ്റ്റിസ്റ്റുകാരെ കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ എന്നല്ല, 10 പെന്തക്കോസ്റ്റുകാരെ കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ എന്നല്ല, 10 കായിക താരങ്ങളെ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ എന്നല്ല, 10 സെനറ്റ് മെമ്പർമാരെ കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ എന്നല്ല, 10 ശുശ്രൂഷകരെ കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ എന്നല്ല, എന്നാൽ എനിക്ക് 10 നീതിമാന്മാരെ കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ എന്നാണ്. ഒരേ ഒരു നീതിമാനേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. ക്രിസ്തു അവരിൽ ജീവിക്കുന്ന ഒരാളോ 10 പേരോ ഉണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കുകയില്ല. എന്നാൽ ന്യായവിധിക്കപ്പെട്ടവരോട് ആ അവസാനത്തെ ദൂതൻ പ്രസംഗിച്ചു. അവനവിടേക്ക് പോയെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. തിരുവെടുത്ത് എന്ത് സംഭവിച്ചു എന്ന് പറയുന്നില്ല. എന്നാൽ അടുത്ത ദിവസം രാവിലെ ആകാശത്തു നിന്നും തീ വീണു. അത് ശരിയാണ്. അവൻ തന്റെ അടയാളങ്ങളെ നിർവഹിച്ചതിന് ശേഷം, അവന്റെ പ്രവചന ശുശ്രൂഷയ്ക്ക് ശേഷം ചോദിച്ചു, സാറ എന്തിനാണ് ചിരിച്ചത്? ഞാൻ ചിരിച്ചില്ല എന്നവൾ പറഞ്ഞു. നീ ചിരിച്ചു എന്നവൻ പറഞ്ഞു. അത് കഴിഞ്ഞ ഉടൻ തന്നെ അവൻ ബാബിലോണിലേക്ക് പ്രവേശിക്കുകയും അല്ലെങ്കിൽ സോദോമിലേക്ക് പോവുകയും ചെയ്തു. അവൻ അവരെ ഒരിക്കലും അവിടെ കണ്ടില്ല, അതിനാൽ അവിടെ തീ വീണു. അവൻ ലോത്തിനെയും അവന്റെ രണ്ട് പുത്രിമാരെയും കാണുകയും അവിടെ നിന്നും എത്രയും വേഗം പുറപ്പെട്ടു പോകാൻ പറയുകയും ചെയ്തു. നോക്കൂ, അത് പുറപ്പെട്ടു പോയി. നോക്കൂ, അവൻ അവിടേക്ക് പോയി. ഓർക്കുക, അവൻ അവിടേക്കുള്ള അവന്റെ വഴിയിലായിരുന്നു. അവന് മുമ്പായി തന്റെ ദൂതന്മാരെ അവൻ അവിടേക്ക് അയച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം അപ്രകാരം ശരിയാണോ എന്ന് കണ്ടുപിടിക്കാൻ അവൻ സ്വയം തന്നെ അവിടേക്ക് പോയി. അവൻ അവിടെ നിറയെ കണ്ടെത്തിയത് എന്താണ്? മുഖത്ത് ചായം തേച്ച സ്ത്രീകളായിരുന്നു. ന്യായം വിധിക്കപ്പെട്ടവർക്കുള്ള സന്ദേശമായിരുന്നു. അവരെന്താണ് ചെയ്യുക? അതിനെ പരിഹസിക്കുന്നു. ഇന്നവർ എന്താണ് ചെയ്യുന്നത്? അതേ കാര്യം തന്നെ. ഞാൻ അസംബ്ലീസുകാരനാണ്, ഞാൻ വൺമസുകാരനാണ്, ഞാൻ ആത്മാവിൽ നൃത്തം ചെയ്തിട്ടുണ്ട്, ദൈവത്തിന് സ്തോത്രം, ഞാൻ അന്യഭാഷ പറഞ്ഞിട്ടുണ്ട്. ശരി, അങ്ങനെ പോയിക്കൊള്ളൂ. എനിക്ക് തോന്നിയാൽ ഞാൻ മുടിവെട്ടും, ഞാൻ ഇത് ചെയ്യും, എനിക്ക് ഇത്രമാത്രം പറയേണ്ടിയിരിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടേണ്ട യാതൊരു ആവശ്യവും എനിക്കില്ല. എന്താണ് അവർ പറയുന്നതെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. പൗലോസ് ഒരു പഴയ സ്ത്രീവിരോധിയായിരുന്നു, എങ്ങനെയൊക്കെയാലും ഇങ്ങനെയാണ്. ശരി, എന്നാൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊള്ളുക. ഈ വരുന്ന ദിവസങ്ങളിൽ ഒന്നിൽ നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ രേഖയെ മറികടക്കും. എന്താണ് ശരിയായിട്ടുള്ളതെന്ന് ചെയ്യാൻ പിന്നെ നിങ്ങളിൽ ഒരിക്കലും ആഗ്രഹമുണ്ടായിരിക്കില്ല. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾ കേട്ടോ? സഹോദര സഹോദരി, എന്താണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾ ആ രേഖയെ മറികടക്കുകയും പിന്നെ നിങ്ങൾ അത് ചെയ്യാൻ ആഗ്രഹിക്കുകയുമില്ല. നിങ്ങൾ അപ്പോഴും സുവിശേഷം കേൾക്കും, തീർച്ചയായും, എന്നാൽ നിങ്ങൾ ഒരിക്കലും അത് സ്വീകരിക്കുകയില്ല. നിങ്ങൾക്കത് സ്വീകരിക്കാൻ കഴിയുകയില്ല. എന്നാൽ നിത്യമായി നഷ്ടപ്പെട്ടതും ഇനിയും രക്ഷിക്കപ്പെടാൻ കഴിയാത്തതുമായി ന്യായം വിധിക്കപ്പെട്ടവരോടും സുവിശേഷം പ്രസംഗിക്കപ്പെടും. നിങ്ങൾ ആ സ്ഥാനത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു, അത് നിങ്ങൾ അറിയുന്നുമില്ല. നിങ്ങൾ സുഖത്തിൽ ജീവിക്കുന്നുവെന്ന് നിങ്ങൾ വിചാരിക്കുന്നു, എന്നാൽ ജീവിച്ചിരിക്കെ തന്നെ ചത്തവളാകുന്നു. ഓ, ശ്രദ്ധിക്കുക, നാശത്തിന് മുമ്പ് ആ നാഴികയിലേക്കുള്ള സന്ദേശം തള്ളിക്കളഞ്ഞവരോടെല്ലാം അവർ ദൈവമില്ലാതെ പോകുന്നതിന് മുമ്പായി അവരോട് സുവിശേഷം പ്രസംഗിക്കപ്പെട്ടു. നോഹ അടയ്ക്കപ്പെട്ടത് ഒരു സാക്ഷ്യമായിരുന്നു. തന്റെ മൂന്നാമത്തെ വരിക്ക് ശേഷം ദൈവം വാതിലടച്ചു കളഞ്ഞു. സോദോമിൽ മൂന്നാമത്തെ വരിക്ക് ശേഷം വാതിലുകൾ അടയ്ക്കപ്പെട്ടു. അവിടെ പിന്നെ ദൈവമില്ലായിരുന്നു, പത്തുപേരെ അവിടെ കണ്ടുകിട്ടിയിരുന്നില്ലായിരുന്നു. നഷ്ടപ്പെട്ടവരോട് സുവിശേഷം പ്രസംഗിക്കപ്പെട്ടു. അവർ രക്ഷിക്കപ്പെടാൻ കഴിയാത്തവരായിരുന്നു. കാരണം എല്ലാ കാലഘട്ടത്തിലും അതുപോലെയായിരുന്നു. എല്ലാ കാലഘട്ടങ്ങളും ന്യായവിധിക്ക് മുമ്പ് സന്ദേശത്തെ തള്ളിക്കളഞ്ഞു. അവർ അത് വീണ്ടും ചെയ്തിരിക്കുന്നുവോ? ഇവിടെയുള്ള നദിക്കരയിൽ വെച്ച അഗ്നി സ്തംഭത്തിൽ കൂടി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. സ്ത്രീകൾ മുടികത്തിരിക്കുന്നതിനെയും അവർ എവിടെയായിരിക്കണമോ ആ സ്ഥാനത്താക്കുന്നതിലും വചനത്തോടൊപ്പം നിൽക്കുന്നതിന് പകരം സഭാസംഘടനയോടൊപ്പം സ്ഥാനമെടുത്തുകൊണ്ട് നിൽക്കുന്ന സുവിശേഷ വേലക്കാരെ ഭത്സിച്ചുകൊണ്ടുള്ള ഈ സന്ദേശത്തോടൊപ്പം അത് പ്രത്യക്ഷമാകുന്നുവോ? ഇതൊരു പാവപ്പെട്ട അക്ഷരജ്ഞാനമില്ലാത്ത വ്യക്തിയല്ല, എന്നാൽ അത് അവൻ തന്നെയാകുന്നു എന്ന് വ്യക്തമായും ന്യായീകരിച്ച് കാണിച്ചിരിക്കുന്നു. അത് ദൈവമാകുന്നു. മൂന്നാമത്തെ വലി തിരികെ വീണ്ടും നിത്യമായും നഷ്ടപ്പെട്ടവരുടെ ആ സ്ഥാനത്ത് ഇപ്പോൾ വന്നു കാണുമോ? ഞാൻ ബാലനായിരുന്നപ്പോൾ നൽകപ്പെട്ട ആ ദർശനം അതാണ് അർത്ഥമാക്കുന്നത്. അങ്ങനെ ഞാൻ പശ്ചിമ ഭാഗത്തേക്ക് പോകുകയും അവിടെ ഒരു സുവിശേഷത്തിന്റെ സ്വർണ്ണ കുരിശ് തിളങ്ങുകയും സ്വർഗത്തിൽ നിന്നും കൃത്യമായിട്ടും ഒരടയാളം നമ്മെ പ്രഖ്യാപിച്ചു കാണിച്ചിരുന്നു. ഓർക്കുക, ആ കുരിശ് വിശാലമായ ഒരു കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ അതൊരു പിരമിഡ് പണിയപ്പെട്ടതുപോലെയാകുന്നു. ഇത് അതിന്റെ തലഭാഗത്തേക്ക് വന്നിട്ട് ഇത് അവിടെ നിന്ന് തുടങ്ങുകയും അങ്ങനെ ഇത് തലഭാഗത്ത് വന്നിരിക്കുകയും കഴിഞ്ഞിരിക്കുമോ? അത് ലൂഥറിലും വെസ്ലിയിലും പെന്തിക്കോസ്റ്റിലും കൂടെ പിരമിഡിനെ പോലെ വന്നിട്ട് പിന്നെ ആ കല്ല് പ്രതിഷ്ഠിക്കപ്പെടുന്നത് പോലെയാണ്. ഇത് അതായിരിക്കാൻ കഴിയുമോ? ഇതങ്ങനെയാണെങ്കിൽ പിന്നെ നാം എവിടെയാകുന്നു? ഇതാകാൻ ഇടയുണ്ടാകാം, അതാകരുതെന്ന് ഞാൻ ആശിക്കുന്നു, എന്നാൽ അതാകേണ്ടിയിരിക്കുന്നു, അതാകാൻ പോകുന്നു. ഓർക്കുക, ഈ ശുശ്രൂഷകളെല്ലാം അതേപോലെ തന്നെ ഒന്നോടൊന്ന് പിന്തുടർന്നുകൊണ്ട് പോകുന്നു. അതങ്ങനെയാകേണ്ടിയിരിക്കുന്നു. ദൈവം മാറ്റമില്ലാത്തവനാണ്. അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ ആത്മീയ പല്ലുകളാൽ നിങ്ങളുടെ മനസ്സാക്ഷി ഒന്നുകൂടി കടിച്ചുകൊണ്ട് നാം എവിടെയായിരിക്കുന്നുവെന്ന് നോക്കുക. അതങ്ങനെയാണെങ്കിൽ നിങ്ങളെപ്പോഴും ആ വഴിയിൽ തന്നെയാണോ? അങ്ങനെ നിങ്ങൾ പോവുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ തീർന്നിരിക്കും. അവർ പുറത്തുള്ളവരായിരിക്കുന്നു. കുഞ്ഞാടിനാൽ പുസ്തകം എടുത്തു കഴിഞ്ഞതിന് ശേഷം ആറാമത്തെ മുദ്ര വെളിപ്പെടുകയും അതുപോലെ എല്ലാ മുദ്രകളും പിന്നെ അത് കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞിരിക്കും. അത് കഴിയില്ലെന്ന് ഞാൻ ആശിക്കുന്നു. അത് കഴിഞ്ഞിരിക്കും. ശരി, ഇപ്പോൾ ആ കാരണത്താലാണോ മൂന്നാമത്തെ വലി ഇത്രയും താമസിച്ചത്? നിങ്ങൾ ശ്രദ്ധിക്കുക, ആദ്യത്തെ വലിയും രണ്ടാമത്തെ വലിയും ഒന്നിനു പുറകെ ഒന്നായി കടന്നു വന്നു. ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ ഒന്നാമത്തേതിനെപ്പറ്റി ഞാൻ പ്രവചിച്ചിരുന്നത് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇത് ഹൃദയത്തിലെ രഹസ്യങ്ങളെ പോലും അറിയുന്ന ഒരു സമയം വരുമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എത്ര പേർ ഓർക്കുന്നുണ്ട്? എന്റെ യോഗങ്ങളിൽ ഉണ്ടായിരുന്നവരെല്ലാം അത് ഓർക്കുന്നുണ്ട്. ഒരു രാത്രി ഞാൻ റെജിനയിൽ വെച്ച് പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു ചെന്നു. സഹോദരൻ ബാക്സ്റ്ററും ആയിരത്തോളം ജനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ പ്ലാറ്റ്ഫോമിലേക്ക് കയറി വന്നു. അങ്ങനെ അവിടെയായിരുന്നു. അതിനുശേഷം തൊട്ട് അത് അതേപോലെ തന്നെയായിരിക്കുന്നു. എന്നാൽ ഇത് വർഷങ്ങളായിരിക്കുന്നു. ഞാൻ സുവിശേഷ വേല വിട്ട് വന്നിരിക്കുന്നതിന് ശേഷം നാലോ അല്ലെങ്കിൽ അഞ്ചോ വർഷങ്ങളോളമായിരിക്കുന്നു. എന്താണിത്? എന്താണിത് ചെയ്തിരിക്കുന്നത്? അതുകൊണ്ടാണോ ഉത്പത്തിയിൽ ആദിയിൽ ഉണ്ടായിരുന്നതുപോലെ ദൈവത്തിന്റെ ദീർഘക്ഷമയാണോ? ഓർക്കുക, അവൻ ലോകത്തെ ഉണ്ടാക്കിയപ്പോൾ ഏഴാമത്തെ ദിവസം അവൻ യാതൊന്നും ഉണ്ടാക്കിയില്ല, അവൻ വിശ്രമിച്ചു. നോക്കൂ, ആറാമത്തെ വർഷം ദൈവം ദീർഘക്ഷമയോടെ ഇരിക്കുകയായിരുന്നു. ആരും നശിക്കരുതെന്നും എന്നാൽ എല്ലാവരും മാനസാന്തരത്തിലേക്ക് വരണമെന്നുള്ള ആഗ്രഹത്താൽ അവൻ ദീർഘക്ഷമയുള്ളവനായിരിക്കുകയായിരുന്നു. വീണ്ടും ഉത്പത്തി 15:16 നിങ്ങൾ കുറിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ 16:15 ആകുന്നു. ദൈവം അമോരിയരുടെ ദേശത്തുള്ള അധർമ്മങ്ങളെക്കുറിച്ച് അബ്രഹാമിനോട് പറഞ്ഞു, അവരിപ്പോൾ അന്യജാതികളാകുന്നു, എനിക്ക് തന്നെ ഇപ്പോൾ അവരുടെ ഇടയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുകയില്ല, കാരണം അന്യജാതികളായ അമോരിയരുടെ അധർമ്മം ഇതുവരെ തികഞ്ഞിട്ടില്ല. എന്നാൽ ഞാൻ അവരെ വിധിക്കും. ഞാൻ നാലാമത്തെ തലമുറയിൽ വന്നിട്ട് ഇരുമ്പുകോൽ കൊണ്ട് ആ ദേശത്തെ ന്യായം വിധിക്കും. അത് ശരിയല്ലേ? ഇനിയും ഒരാൾ കൂടെയുണ്ടോ എന്ന് കേപ്പുകളിൽ കൂടെയും മറ്റെല്ലാ രീതിയിലും ലോകം മുഴുവനെ ചികഞ്ഞ് പരിശോധിച്ചതിന് ശേഷം ദൈവത്തിന്റെ ദീർഘക്ഷമയാണോ ഈ ശുശ്രൂഷയെ തുടർച്ചയായിട്ട് അത്രയും നീട്ടിക്കൊണ്ടുപോകുന്നത്? ഒരുപക്ഷെ അവസാനത്തേത് ഈ അടുത്ത കാലത്ത് തന്നെ പ്രവേശിച്ചിട്ടുണ്ടായിരിക്കാം. ഇത് അധർമ്മമാണോ ഇത്രയും നീട്ടിക്കൊണ്ടുപോകുന്നത്? യേശു അനന്യനാണെങ്കിൽ എബ്രായർ 13:8 അവനതാകുന്നു എങ്കിൽ അവന്റെ സന്ദേശം അത് തന്നെയായിരിക്കണം. ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അവന്റെ ക്രിയകൾ അത് തന്നെയായിരിക്കണം. ആദ്യത്തേതും രണ്ടാമത്തേതുമായ വലി ഒരു ചോദ്യമില്ലാത്തതാണെങ്കിൽ, ആദ്യത്തെയും രണ്ടാമത്തെയും വലിയെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യമുണ്ടോ? അവൻ പറഞ്ഞതുപോലെ തന്നെ അത് സംഭവിച്ചോ? എങ്കിൽ പിന്നെ മൂന്നാമത്തേത് എന്തിന് ചോദ്യം ചെയ്യുന്നു? എന്തിനു നിങ്ങൾ അത് ചോദ്യം ചെയ്തിരിക്കണം? ആദ്യത്തേത് രണ്ടും തിരുവെഴുത്തുകളാൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു, മൂന്നാമത്തേതും തിരുവെഴുത്തുകളാൽ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം എന്ന് ഞാൻ ഇന്ന് രാവിലെ തെളിയിച്ചു തന്നിരിക്കുന്നു. ലോകത്തെ നോക്കുക, അതെവിടെ എത്തിയിരിക്കുന്നു? അവർ സത്യത്തെ എപ്രകാരം തള്ളിക്കളയുകയും ആ പ്രവചന ഭാഗം എപ്രകാരം കൃത്യമായിട്ട് അതുമായി തെളിയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നാം എവിടെയാകുന്നു? ഹോ ദൈവമേ, ദേവദണ്ഡമേ, അതെന്റെ ഹൃദയത്തിനുള്ളിൽ നിന്നും രക്തം വാർന്നൊഴുകുമാറാക്കുന്നു. അതിനെപ്പറ്റി എന്ത് പറയുന്നു? എന്ത് പറയുന്നു? നാം എവിടെ എത്തിയിരിക്കുന്നു? ഓർക്കുക, അവിടെയുള്ള ആ ഏഴ് കൊടുമുടികൾക്ക് അത് നിങ്ങളോട് പറയാൻ കഴിയും. അതിനപ്പുറത്തായിട്ട് വേറൊരു കൊടുമുടിയില്ല. അത് വൻകരയെ വേർതിരിക്കുന്ന സ്ഥാനത്താണുള്ളത്. അവിടെ നിന്ന് നേരെ മരുഭൂമിയിലേക്ക് പോകുന്നു, നിത്യത കടന്നു വരുന്നു. വൻകരയെ വേർതിരിക്കുന്ന സ്ഥാനത്ത് ഏഴ് കൊടുമുടികളും അത് ശരിക്കും തെറ്റിനും നേരെ നടക്കാകുന്നു. അതിന്റെ അവസാനത്തെ മൂന്നാമത്തെ വലിയും അത് ആ പർവ്വത നിരകളുടെ അവസാനത്തെ വലിയുമാകുന്നു. അത് ശരിയല്ലേ? ശരി. നോഹ അകത്ത് കടന്നു, അതിന്റെ ഏഴ് ദിവസത്തിന് ശേഷം യാതൊന്നും നടന്നില്ല. ഏഴ് ദിവസത്തിനുള്ളിൽ ന്യായവിധി വന്നു. ഞാനിത് അവസാനിപ്പിക്കുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. നോഹയുടെ സമയത്ത് തന്നെ ആ അടയാളത്തെ അവർക്ക് അറിയാൻ മാത്രം കഴിഞ്ഞിരുന്നുവെങ്കിൽ, അവർക്കത് അറിയാൻ മാത്രം കഴിഞ്ഞിരുന്നുവെങ്കിൽ, ഇപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലോകം ആ ദിവസത്തിൽ ആ അടയാളം മാത്രം അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, കുറച്ചുനേരം മുമ്പ് തിരുവെഴുത്ത് വായിക്കുന്നതിൽ കൂടെ അവൻ ആ ജനങ്ങളെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് ദൈവയോട് തെളിയിച്ചു തന്നു. ദയ കൂടാതെയല്ല, ദയ ഒരു പ്രവാചകനാൽ അവരുടെ അടുക്കലേക്ക് അയച്ചു കൊടുത്തിരുന്നു. അവർ അത് വിശ്വസിച്ചില്ല. ദൈവം ദയുള്ളവനാകുന്നു, അവൻ ദയ അയക്കുകയും എന്നാൽ അവർ അത് സ്വീകരിക്കുകയും ചെയ്തില്ല. അവൻ എല്ലായ്പ്പോഴും ദയ ആദ്യം അയക്കുന്നു. ആ അടയാളം അവസാന കാലത്തിന്റെ അടയാളമായിരുന്നുവെന്ന് അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്തായിരുന്നു? അങ്ങനെ അവർ അത് കണ്ടപ്പോൾ രക്ഷ പോയി കഴിഞ്ഞിരുന്നു. പിന്നെ ആർക്കും തന്നെ നോക്കൂ, ആദ്യത്തെ കാര്യം എന്തായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? വാതിൽ അടയ്ക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഒരൊറ്റ വ്യക്തി മാത്രമേ അടയാളത്തെ അറിഞ്ഞിരുന്നുള്ളൂ. അത് നോഹയും അവന്റെ കുടുംബവുമായിരുന്നു. അവർ മാത്രമായിരുന്നു അത് അറിഞ്ഞിരുന്നത്. ആ വാതിലുകൾ കൊട്ടി അടയ്ക്കപ്പെട്ടപ്പോൾ നോഹ അത് അറിഞ്ഞിരുന്നു. അത് അവസാനമായിരുന്നുവെന്ന് നോഹ അറിഞ്ഞിരുന്നു. അവൻ അത് അറിഞ്ഞിരുന്നു. അത് ശരിയാണ്. നിങ്ങൾ അടയാളം മാത്രം അറിഞ്ഞിരുന്നെങ്കിൽ, അബ്രഹാമിന്റെ കൂടെ ആയിരുന്ന ആ ഒരുവൻ അവിടേക്ക് വരുന്നത് കണ്ടപ്പോൾ ആ അടയാളം മാത്രം അവർക്കറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ആ കാലത്തെ ഒരു ആധുനിക ബില്ലിഗ്രഹാമും ഒരു ഓറൽ റോബർട്ട്സുമായിരുന്നു അവിടേക്ക് ചെന്ന് ആന്ധരായ ജനങ്ങളോട് പ്രസംഗിച്ചെന്ന് അറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. നീതിമാന്മാരെന്ന് വിളിക്കപ്പെടുന്ന മെത്തഡിസ്റ്റുകാരും ബാപ്റ്റിസ്റ്റുകാരും ആ കാലത്ത് അവർക്കുള്ള അടയാളമായിരുന്നുവെന്ന് അറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, ലോത്തിനെപ്പോലെ അവരുടെ മനസ്സനുദിനവും അവരുടെ പാപം മൂലം വേദനിച്ചിരുന്നു. അതിനുശേഷം മെത്തഡിസ്റ്റുകാരും ബാപ്റ്റിസ്റ്റുകാരും എന്തിലേക്കാണ് തിരിഞ്ഞത്? ലോത്ത് ചെയ്ത പോലെ അതേ കാര്യം തന്നെ ചെയ്തു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന നീതിമാന്മാർ പുറത്തു കടന്നു വന്നു. തീർച്ചയായും ബില്ലിഗ്രഹം അവിടേക്ക് പോയിട്ട് അവരെ കൊണ്ടൊരു നിർണയം എടുക്കുന്നതിനായി ന്യൂയിംഗിൽ ചവച്ചുകൊണ്ട് അന്യോന്യം തട്ടിമുട്ടി ചിരിച്ചു മറിഞ്ഞ് മുടി കത്തിരിക്കുകയും ചായം തേച്ച മുഖത്തോടുകൂടിയ സ്ത്രീകളുമായിട്ടുള്ളവരോട് അതിനെപ്പറ്റി ഒരൽപ്പം പോലും ശബ്ദം ഉയർത്തുകയും ചെയ്യുന്നില്ലെങ്കിൽ എന്തായിരിക്കും? അടുത്ത ദിവസം വന്നിട്ട് ബില്ലി പറഞ്ഞു, എനിക്ക് 30,000 കിട്ടി. ഒരു വർഷം കഴിഞ്ഞ് തിരികെ വന്ന് പറഞ്ഞു, എനിക്ക് 30 പോലും ഇല്ല. ഓ, ഞാനൊരു തീരുമാനമെടുത്തിരിക്കുന്നു, ഞാൻ നരകത്തിൽ പോകുകയില്ല, ഞാൻ സ്വർഗത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ നേരെ പാപത്തിൽ തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അവർ അത്രമാത്രം. അതിനുശേഷം സുവിശേഷം ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അതിനുമേൽ അഗ്നിസ്തംഭവും അതെപ്രകാരമായിരിക്കുമെന്ന് മുൻകൂട്ടി പറഞ്ഞതുപോലെ കൃത്യമായും പ്രസംഗിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവർ പറയുന്നത് ഇതൊരു കൂട്ടം ഹോളി റോളേഴ്സുകാരാണെന്നും മാനസികമായ ഇന്ദ്രിയാതീതമായ കാര്യമാണെന്നും ഏതോ ഒരു തരത്തിൽപ്പെട്ട മന്ത്രവാദത്തിന്റെ ആത്മാവാണെന്നുമാണ്. ഒരു പിശാചാകുന്നു, ഇത് അത് മാത്രമാകുന്നു, നിങ്ങളത് വിശ്വസിക്കരുത്, അത് നമ്മുടെ സഭാസമുദായത്തിലില്ല, അതുമായി നമുക്കൊന്നും ചെയ്യാനില്ല. അവർ അടയാളം മാത്രം അറിഞ്ഞിരുന്നെങ്കിൽ, അവർ അത് മാത്രം അറിഞ്ഞിരുന്നെങ്കിൽ, യെരുശലേമേ നീ നിന്റെ നാളിനെ അറിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നുവെന്ന് യേശു പറഞ്ഞു. നിനക്കത് മനസ്സിലാക്കാൻ മാത്രം കഴിഞ്ഞിരുന്നെങ്കിൽ, എന്നാൽ ഇപ്പോൾ നിന്റെ സ്വന്തം കാര്യത്തിലേക്ക് നിന്നെ വിട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞു. നീ അത് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രം, ഓ യെരുശലേമേ യെരുശലേമേ, വരാൻ പോകുന്നതായ ന്യായവിധികളിൽ നിന്നും കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന് കീഴിൽ ചേർക്കും പോലെ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ കാലത്തെ അറിഞ്ഞില്ല. പ്രവാചകന്മാരെ കല്ലെറിയുകയും നീതിമാന്മാരെ കൊല്ലുകയും ചെയ്ത് നീ നിന്റെ കാലത്തെ മാത്രം അറിഞ്ഞിരുന്നെങ്കിൽ, നിങ്ങളത് അറിയുക മാത്രവും നിങ്ങളുടെ തിരുവെഴുത്ത് പ്രകാരം എന്റെ വരവ് നിങ്ങളുടെ അവസാനമായിരുന്നു എന്നറിഞ്ഞിരുന്നെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ അന്ധരായിരിക്കുന്നു, നിങ്ങൾ ഭത്സിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയായിരുന്നു, അത് ശരിയാണ്. നിങ്ങൾ ആ സമയത്തെ മാത്രം അറിഞ്ഞിരുന്നെങ്കിൽ, നോക്കൂ, യേശു ആ പ്രസ്താവന നടത്തിയപ്പോഴും ലോകം അതുപോലെ തുടർന്നു പോയിക്കൊണ്ടിരുന്നു. സാധാരണ പോലെ അത് പോയിക്കൊണ്ടിരുന്നു. എന്തുകൊണ്ടാണ്? കാരണം അവരുടെ നാഴികയെ അവർ അറിഞ്ഞിരുന്നില്ല. നോഹ പെട്ടകത്തിലേക്ക് കടക്കുമ്പോൾ ലോകം അതുപോലെ തന്നെ പോയിക്കൊണ്ടിരുന്നു. അന്നത്തെ പരിഹാസികൾക്ക് അപ്പോഴും മദ്രാസികളെ കൊണ്ടുള്ള പാർട്ടി ഉണ്ടായിരുന്നു. അവർ അപ്പോഴും തിന്നുകയും കുടിക്കുകയും വിവാഹം കഴിക്കുകയും ഇന്നവർ ചെയ്യുന്നതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. കൃത്യമായും സാധാരണമായ രീതിയിൽ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. ആഹാ, ആ പഴയ ഹോളി റോളർ വാതിലടച്ചിരിക്കുന്നു. അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഹാഹാ, അവൻ എന്താണ് പറയുന്നത് നിങ്ങൾക്കറിയാമോ? നാമെല്ലാം മുങ്ങിച്ചാകാൻ പോവുകയാണെന്നാണ്. അസംബന്ധമാണ്. എവിടെയാണ് ഇതിന് വെള്ളമുള്ളത്? നോഹയുടെ കാലത്തെ പരിഹാസികളായിരുന്നു. മനുഷ്യപുത്രന്റെ വരവിലും അതുപോലെയായിരിക്കും. ശരി, നോഹ അടയാളത്തെ അറിഞ്ഞിരുന്നു. ലോത്തിന്റെ കാലത്തും അത് തന്നെയായിരുന്നു. യേശുവിന്റെ കാലത്തും അത് തന്നെയായിരുന്നു. അത് തന്നെയാണ് ഇന്നും. അവരുടെ അവസാന സമയത്തേക്ക് അവർ പരിഹസിക്കും. സ്വതോമിലും അത് തന്നെയായിരുന്നു. അവർ അറിഞ്ഞിരുന്നതേയില്ല. ദൈവത്തിന്റെ സന്ദേശവുമായിട്ട് ആ ദൂതൻ അവിടെ നിൽക്കുമ്പോൾ അവർ അവരെ പരിഹസിക്കുകയും അവരുടെ വൈകൃതമായ പ്രവൃത്തികൾക്ക് വിധേയരാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അത് ശരിയല്ലേ? ഞങ്ങളോടൊപ്പം വന്ന് ചേരുക, ഞങ്ങളിലൊന്നായിരിക്കുക. അത് ശരിയല്ലേ? ഞങ്ങളോടൊപ്പം വന്ന് ചേരുക, ഞങ്ങളിലൊന്നായിരിക്കുക. നിങ്ങൾ ഞങ്ങളെ പോലെ ഒരുവനായി തീരും. വരൂ, ഞങ്ങളോട് ചേരുക. അവർ അവരുടെ അടയാളത്തെ അറിഞ്ഞിരുന്നില്ല. ഈ സന്ദേശം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ അഗ്നിയും ക്രോധവും ന്യായവിധിയും ആകാശത്തിന് കീഴിൽ ആളെ കത്തുന്നത് അവർക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. അതവർ അറിഞ്ഞിരുന്നില്ല. അവർക്കത് കാണാൻ കഴിഞ്ഞിരുന്നില്ല. ദൂതന്മാർക്ക് കഴിഞ്ഞിരുന്നു. അതെ, ലോത്തും അതറിഞ്ഞിരുന്നു. അവിടെ ഉണ്ടായിരുന്നുവെന്ന് അത് അവൻ അറിഞ്ഞിരുന്നു. തീർച്ചയായും ഇന്നും അതേ കാര്യം തന്നെയാണ്. ക്രോധം ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ആറ്റം ബോംബുകൾ തൂങ്ങിക്കിടക്കുകയും എല്ലാം അവസാനത്തെത്തിയിരിക്കുന്നു. അതേപോലെ തന്നെ ഇന്നുമാകുന്നു. നോക്കൂ ജനങ്ങളെ, ശ്രദ്ധിക്കുക. നിങ്ങൾക്കറിയാമോ സഹോദരൻ ബ്രണാം ഇതിനെക്കുറിച്ചെല്ലാം എന്ത് പറയുന്നു എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അവരെല്ലായ്പ്പോഴും ചെയ്തിരുന്നതുപോലെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് അവർക്ക് തുടരാൻ കഴിയും. എന്നാൽ യഥാർത്ഥത്തിൽ സുവിശേഷം എന്ന് പറയുന്നത് കഴിഞ്ഞിരിക്കും. അവർ നോഹയുടെ കാലത്ത് ചെയ്തു, അവർ ലോത്തിന്റെ കാലത്തും ചെയ്തു, അവർ യേശുവിന്റെ കാലത്തും ചെയ്തു. അത് ശരിയല്ലേ? യേശു അവരോട് നിങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, നിങ്ങൾ അവസാനിച്ചിരിക്കുന്നു, ഇനി ഒന്നുമില്ല, എല്ലാം തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം യഹൂദന്മാർ പോലും, ഓ ആ ഹോളി റോളർ കാരൻ ഏത് സ്കൂളിൽ നിന്നാണ് അവൻ വന്നിരിക്കുന്നത്, എവിടെ നിന്നാണ് അവൻ വരുന്നത് എന്ന് അവർ പറഞ്ഞു. ഓർക്കുക, അവന്റെ മൂന്നാമത്തെ വലിക്കായി അവൻ തയ്യാറായി കഴിഞ്ഞിരുന്നു. അതെ, അത് ശരിയാണ്. എത്ര വട്ടം ഞാൻ നിന്നെ ചേർത്തുകൊണ്ടിരുന്നു എന്നവൻ പറഞ്ഞു. ലോത്ത് അവന്റെ അവസാന വിളിയെ കൊടുത്തു. ദൂതൻ അത് ചെയ്തു എന്ന് ഞാൻ അർത്ഥമാക്കുന്നു. ആ ദൂതൻ ആര് തന്നെയായാലും അവൻ അവസാന വിളിയെ കൊടുത്തു. ദൈവം ഈ കാലത്തേക്ക് വേണ്ടി മനുഷ്യ ശരീരത്തിൽ അവസാനത്തെ അടയാളമായിട്ട് പ്രതിനിധീകരിക്കുകയും അവസാനത്തെ കർത്തവ്യം നിർവഹിക്കുകയും ചെയ്തു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിരുന്നു. നോഹ അവന്റെ അവസാനത്തെ സന്ദേശം പ്രസംഗിച്ചു. വാതിൽ അതിന് പിന്നിലായി അടയ്ക്കപ്പെട്ടു. അത്രമാത്രം. അവരത് കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തു. ചിന്തിക്കുക, ജനങ്ങൾക്ക് പ്രസംഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. ഐക്യസഭാ സമിതിക്ക് അവർ ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തിരുന്നതുപോലെ കത്തോലിക്ക സഭയുമായി ചേരാൻ കഴിയും. എല്ലാ സമുദായങ്ങൾക്കും ചേരാൻ കഴിയും. എന്നാൽ മൃഗത്തിന്റെ മുദ്ര നേരത്തെ തന്നെ അവിടെ ഉണ്ടായിരിക്കും. അവർ അതിലേക്ക് എടുക്കപ്പെടും. എന്നിട്ട് അവർ പറയും, ഓ ഹാലലൂയ, ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ, കഴിഞ്ഞ രാത്രിയിൽ വളരെ പേർ അവിടെ രക്ഷിക്കപ്പെട്ടു. അങ്ങനെ അവർ ചെയ്യും. അവർ ആത്മാവിൽ നൃത്തം ചെയ്തു. അവർ അന്യഭാഷ പറഞ്ഞു. അതൊരൊറ്റക്കാര്യവും അർത്ഥമാക്കുന്നില്ല. ഓ, അവർ സൗമ്യത ഉള്ളവരും വിനയരും താഴ്മയുള്ളവരുമാകുന്നു. അതേ സാറേ, അവർക്ക് ആത്മാവിന്റെ ഫലങ്ങളുണ്ട്. അതൊരടയാളമല്ല, ഒരംശം പോലുമല്ല. യേശുവിനും പരീശന്മാർക്കും ഇടയിൽ ആർക്ക് ആത്മാവിന്റെ ഫലങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ആർക്കായിരുന്നു ആത്മാവിന്റെ ഫലങ്ങൾ ഉണ്ടായിരുന്നതെന്ന് നിങ്ങൾ നോക്കുക. കുറച്ചു മുമ്പ് ഞാൻ ചെയ്തതുപോലെ ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ക്രിസ്തുവിനെതിരായി ഒരു മിനിറ്റ് നേരം സംസാരിക്കാൻ പോവുകയാണ്. ഞാൻ അങ്ങനെ പറയുന്നതിന് ദൈവം ക്ഷമിക്കുമാറാകട്ടെ. എന്നാൽ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളെ ചില കാര്യങ്ങൾ കാണിക്കുവാനാണ്. ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്ന് ഇപ്രകാരം പറയുകയാണെന്നിരിക്കട്ടെ, സഭാജനങ്ങളെ, ആരാണ് നിങ്ങളുടെ സ്നേഹിതൻ? ആത്മാവിന്റെ ഫലം ആരിലാണ് വെളിപ്പെട്ട് കാണുന്നത്? വയോധികനും ദയാപരനുമായ പുരോഹിതനല്ലേ? നിങ്ങൾ ആശുപത്രിയിൽ രോഗക്കിടക്കിലായിരിക്കുമ്പോൾ ആരാണ് നിങ്ങളെ കാണാൻ വരുന്നത്? സൗമ്യശീലനായ നിങ്ങളുടെ പുരോഹിതൻ, അത് ശരി. നിങ്ങൾ സാമ്പത്തികമായി വളരെ ഞെരുങ്ങിയ ഒരവസ്ഥയിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് പണം കടന്നിരുന്നത് ആരാണ്? സഭയിൽ അംഗങ്ങളായുള്ളവർ. നിങ്ങൾ ആ ഉദാരശീലനായ നിങ്ങളുടെ പുരോഹിതന്റെ അടുക്കിലേക്ക് പോകുകയില്ലേ? അദ്ദേഹം നിങ്ങൾക്ക് പണം കടം തരികയില്ലേ? ആരാണ് എപ്പോഴും ദയയും സ്നേഹവുമുള്ളവനായിരുന്ന ആത്മാവിന്റെ ഫലങ്ങളെ കാണിക്കുന്നത്? ദയാപരനായ നിങ്ങളുടെ ആ പുരോഹിതനല്ലേ? ആരാണ് പല വർഷങ്ങൾ സിനഗോഗിൽ നിന്നും വേദാഭ്യാസം നടത്തി തന്റെ വലിയ 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 പൂപ്പൻ വന്നതായി അതേ വഴിയിലൂടെ വന്നത്? ആരാണ് ഈ ദൈവവചനം അറിയുന്നതിനായി കഠിന പ്രയത്നം ചെയ്ത് പഠിച്ച് ഡോക്ടേഴ്സ് ഡിഗ്രിയും PhDയും LLDയും മറ്റും നേടി ഇവിടെ നിന്നുകൊണ്ട് ഓരോ ഞായറാഴ്ചയും രാവിലെ ജനങ്ങളോട് പ്രസംഗിക്കുന്നത്? നിങ്ങളുടെ ദയാലുവും വയോധികനുമായ പുരോഹിതൻ യേശു എന്ന് പറയപ്പെടുന്ന ഈ ദ്രോഹി ആരാണ്? ഏത് സ്കൂളിൽ നിന്നാണ് അവൻ പഠിച്ചു വന്നിട്ടുള്ളത്? അവൻ ഏത് സ്കൂളിൽ നിന്നാണ് പുറത്തു വന്നത്? അവന്റെ കൂട്ടായ്മയുടെ കാർഡ് എന്താണ്? അവൻ ഏത് സംഘടനയിൽപ്പെട്ടവനാണ്? നിങ്ങൾക്കൊരു കുടുംബത്തർക്കമുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും? ആരാണ് ആ കാര്യത്തിൽ നിങ്ങളുടെ അടുക്കൽ വരുന്നത്? ദയാപരനും വയോധികനുമായി നിങ്ങളുടെ പുരോഹിതനല്ലേ? നിങ്ങളുടെ അയൽവാസിയുമായിട്ട് നിങ്ങൾക്കൊരു തർക്കമുണ്ടെങ്കിൽ ഉദാരനും വയോധികനുമായി നിങ്ങളുടെ പുരോഹിതൻ വന്നത് നേരെയാക്കുന്നു. നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് അദ്ദേഹം പറയും. അത് തന്നെയാണ് അവൻ. നസറായനായ യേശു എന്ന ഇവൻ എന്താണ് ചെയ്യുന്നത്? എല്ലാ കാര്യങ്ങളെയും കീറിമുറിച്ച് കളയുന്നു. അവൻ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ സംഘടനയെ പ്രഹരിക്കുന്നു. പിന്നെ അവൻ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ പുരോഹിതനെ കുരുടനെ വഴികാട്ടുന്ന കുരുടൻ എന്ന് വിളിക്കുന്നു. ഉള്ളിൻമേൽ കിടക്കുന്ന പാമ്പാണവൻ എന്ന് പറയുന്നു. ദൈവം നിയോഗിച്ചേർപ്പെടുത്തിയ യാഗത്തെ അവൻ എടുത്തു കളഞ്ഞു. മേശയെല്ലാം ചവിട്ടി മറിച്ചിട്ട് പണമെല്ലാം എടുത്തു കളഞ്ഞ ശേഷം കോപത്തോടെ അവരെ നോക്കി. നിങ്ങളുടെ പുരോഹിതനെ എപ്പോഴെങ്കിലും നിങ്ങൾ അങ്ങനെ നോക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ എവിടെയാണ് ആത്മാവിന്റെ ഫലമുള്ളത്? അന്യഭാഷ സംസാരിക്കുന്നതിലല്ല, ആത്മാവിൽ നൃത്തം ചെയ്യുന്നതിലല്ല, പള്ളിയിൽ അംഗമായി ചേരുന്നതിലുമല്ല, ആത്മാവിന്റെ ഫലങ്ങളാലുമല്ല. ക്രൈസ്തവ ശാസ്ത്രം പഠിച്ചവർ നിങ്ങളെ അവരുടെ വിജ്ഞാനം കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയും യേശു ക്രിസ്തു ദൈവമല്ല എന്ന് വരെ നിഷേധിച്ച് പറയുകയും ചെയ്തേക്കാം. എന്നാൽ അതൊന്നുമല്ല, എന്നാൽ അത് വചനം ജീവിക്കുന്നതിനാലാണ്. അതാണ് അതിന്റെ കാര്യം. അവനെ വാസ്തവമായി നോക്കിക്കൊണ്ടിരുന്നെങ്കിൽ അവൻ തന്നെയാണ് മശീഹ എന്നും അവൻ തന്നെയാണ് ജീവിക്കുന്ന വചനമെന്നും ജഡത്തിൽ വെളിപ്പെട്ടവനെന്നും അറിയുമായിരുന്നു. എന്റെ ആത്മാവുള്ളിലുള്ള ഏതൊരു പുരുഷനിലും ഏതൊരു സ്ത്രീയിലും ആ വചനം അവരിൽ ജീവിക്കുന്നു. മുൻനിർണയിക്കപ്പെട്ടവരുടെ ഹൃദയമെടുപ്പാണത്. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ വചനം അവർക്ക് വരികയും അവർ ജനങ്ങൾക്കുള്ള വചനമായി തീരുകയും ചെയ്യുന്നു. എല്ലാവരും വായിക്കപ്പെടുന്ന ജീവനുള്ള ലേഖനങ്ങളാണ്. അത് ശരിയല്ലേ? മൂന്നാമത്തെ വലി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ടേപ്പിൽ കൂടി ഈ പ്രസംഗം കേൾക്കുന്ന ജനങ്ങളെ, നിങ്ങളിപ്പോൾ ഇവിടെയായിരിക്കുന്ന ഈ സഭാജനങ്ങളെ കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയായിരുന്നു. നിങ്ങളുടെ അനുഭവം അതേ രീതിയിൽ തന്നെയാണെന്ന് ഞാൻ ആശിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഇവിടെ കൂടിക്കിടക്കുന്ന വേദഭാഗങ്ങളെ നോക്കൂ, അതായിരിക്കുമോ? രക്ഷയുടെ ദൂത് തള്ളിക്കളഞ്ഞതുപോലെ നിത്യമായി ശിക്ഷ വിധിക്കപ്പെട്ടവർക്ക് പ്രസംഗിക്കപ്പെടുന്നതിനുള്ള മൂന്നാമത്തെ വലിയാണോ ഇത്? നിങ്ങൾ പറഞ്ഞിട്ടും കൊള്ളാം, സഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതെ, അവർ അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. എന്നാൽ ഓർക്കുക, ഈ സമയമെല്ലാം നോഹ പെട്ടകത്തിലായിരുന്നു. മണവാട്ടി ക്രിസ്തുവിനോട് മുദ്രയിടപ്പെട്ടിരിക്കുകയാണ്. അവസാന അംഗവും വീണ്ടെടുക്കപ്പെട്ടു കഴിഞ്ഞു. ആറാമത്തെ മുദ്ര വെളിപ്പെടുത്തപ്പെട്ടു. ഏഴാമത്തെ മുദ്ര അവനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നു. കുഞ്ഞാട് വന്ന് അവന്റെ വലങ്കയിൽ നിന്ന് പുസ്തകമെടുക്കുകയും സിംഹാസനത്തിലിരുന്ന് അവന് സ്വന്തമായവരെ, അവൻ വീണ്ടെടുത്തവരെ അവകാശപ്പെടുകയും ചെയ്തു. അത് ശരിയല്ലേ? അതെല്ലായ്പ്പോഴും മൂന്നാമത്തെ വലി തന്നെയായിരിക്കുന്നു. മൂന്ന് പരിപൂർണതയെ കാണിക്കുന്നു. ലോത്തിന്റെ കാലത്തെ പോലെ തന്നെയാകും എന്നത് പ്രവചിച്ചിരുന്നതുപോലെ തന്നെ മനുഷ്യരുടെ മധ്യത്തിൽ ആ സുവിശേഷ വേല ക്രിസ്തുവിനെ വീണ്ടും ജഡത്തിൽ കൊണ്ടുവന്നപ്പോൾ ആ വേല പൂർണ്ണതയിലെത്തി. അതൊന്ന് ചിന്തിച്ചു നോക്കൂ. ജനങ്ങൾ പ്രസംഗിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അവരെല്ലാം രക്ഷിക്കപ്പെടുന്നുവെന്ന് അവർ ചിന്തിക്കുന്നു. അവർ ചെയ്യുന്നത് ശരിയാണെന്ന് അവർ വിശ്വസിക്കുകയാണ്. അവർ കരുതുന്നത് അവരുടെ സംഘടന വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. തീർച്ചയായും. എന്നാൽ പ്രത്യാശയുടെ ഒരു കിരണം പോലുമില്ല. ആ ദർശനം അതായിരുന്നുവെങ്കിൽ, അത് സ്ത്രീകൾക്കെതിരെ വളരെ കർശനമായി താക്കീത് നൽകിയിരുന്നുവെങ്കിൽ, നാം ഇപ്പോൾ ആ നാഴികയിലേക്ക് വന്നിരിക്കുകയാണ്. വാതിലുകൾ അടയ്ക്കപ്പെട്ടു. ആ പുസ്തകം അവന്റെ കൈകളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിനെക്കുറിച്ചും ചിന്തിച്ചു നോക്കുക. ഇത് അവസാനിക്കുന്നതിന് മുമ്പായി ഞാനിത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അയർലൻഡ് ദേശം വെള്ളത്തെ നേരിടുന്നതിനെ പറ്റി എന്നോട് പറഞ്ഞിരുന്നു. അയർലൻഡ് രാജ്യത്തിൽ തീരത്തോട് ചേർന്നൊരു വലിയ പാറക്കൂട്ട നിരയുണ്ട്. ഈ വലിയ പാറക്കൂട്ടത്തിന് മുകളിലൂടെ ഒരു ദിവസം ഒരു മനുഷ്യൻ വേലിയേറ്റം ഉണ്ടാകുന്ന സമയത്തോടടുത്ത് നടന്നു പോകുകയായിരുന്നു. ഈ വേലിയേറ്റങ്ങളെ കുറിച്ച് നല്ല അറിവുള്ള കുലീനനായ ഒരു മനുഷ്യൻ ആ കുന്നിന്റെ മുകളിൽ താമസിച്ചിരുന്നു. ദിവസത്തിന്റെ ഏത് സമയത്താണ് വേലിയേറ്റം ഉണ്ടാകുന്നത് എന്ന് അയാൾക്കറിയാമായിരുന്നു. അതുപോലെ തന്നെ ഏത് സമയത്താണ് വേലിയിറക്കം ഉണ്ടാകുന്നതെന്നും അയാൾക്കറിയാമായിരുന്നു. എന്നാൽ ആ മനുഷ്യൻ ഏത് സമയത്താണ് വേലിയേറ്റം ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ച് ഗവനിച്ചതേയില്ല. അവനെല്ലാം അറിയാമെന്ന് ഭാവിക്കുന്ന ഒരു വകുപ്പിൽപ്പെട്ട ആളായിരുന്നു. അവന് സ്വന്തമായ ചില ആശയങ്ങൾ ഉണ്ടായിരുന്നു. അവനൊരു കായിക താരവുമായിരുന്നു. ചുറുചുറുക്കുള്ള ബുദ്ധിശാലിയായ ഒരുവൻ. എന്നാൽ അവന് വേലിയേറ്റ സമയം അറിഞ്ഞുകൂടായിരുന്നു. ആ ദേശത്തെക്കുറിച്ചും അവൻ അറിവില്ലായിരുന്നു. ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് കീഴ്പോട്ട് മറിഞ്ഞുപോകുന്നത് എപ്പോഴാണോ ആ സമയത്താണ് അതിന്റെ ശരിയായ സമയമെന്ന് അവൻ അറിഞ്ഞുകൂടായിരുന്നു. ദൈവം തന്റെ ആത്മാവിനെയും ഭൂമിയിൽ നിന്ന് മറഞ്ഞു പോകാൻ അനുവദിക്കുമ്പോൾ സഹോദര, ഭൂമി നശിച്ചു പോകും, എല്ലാം കഴിഞ്ഞിരിക്കും. ചന്ദ്രൻ എപ്പോഴെങ്കിലും അതിന്റെ സ്ഥാനത്ത് നിന്ന് ഇളകിയാൽ ഉൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ ദൈവം സൃഷ്ടി ആരംഭിച്ചപ്പോൾ ഉണ്ടായിരുന്നതുപോലെ വെള്ളം കൊണ്ട് ഭൂമി മൂടപ്പെടും. ആ ചന്ദ്രനെ അവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. അത് കേവലം ഒന്ന് തിരിയുമ്പോൾ പോലും വേലിയേറ്റമുണ്ടാകുന്നു. വിവേകശാലിയായ ആ വയോധികൻ ഈ വേലിയേറ്റങ്ങളുടെ സമീപം ജീവിച്ചിരുന്നതിനാൽ അതെപ്പോൾ ഉണ്ടാകുമെന്ന് അയാൾക്കറിയാമായിരുന്നു. എന്നാൽ ആ ചെറുപ്പക്കാരൻ അതറിയുമായിരുന്നില്ല. അതിനെക്കുറിച്ച് അയാൾ ഒരിക്കലും പഠിക്കുകയും ചെയ്തിരുന്നില്ല. അവൻ അതേക്കുറിച്ച് ശ്രദ്ധിച്ചിരുന്നില്ല. ആ വിവേകശാലിയായ വയോധികൻ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദര, ഇനി അല്പം പോലും മുന്നോട്ട് പോകരുത്. പെട്ടെന്ന് തിരിഞ്ഞുകൊള്ളുക. അവിടെ ഒരു വലിയ മതിലുണ്ട്. നിങ്ങൾക്ക് ആ മതിൽ കടക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾ നശിച്ചു പോകും. വേലിയേറ്റത്തിന്റെ അടയാളം കണ്ടു തുടങ്ങിയിരിക്കുന്നു. വേലിയേറ്റം ഇപ്പോൾ പെട്ടെന്ന് കുതിച്ചു വരും. അപ്പോൾ നിങ്ങൾക്ക് തിരികെ പോകുവാൻ പോലും സാധ്യമല്ല. ഇനി ഒട്ടും മുമ്പോട്ട് പോകരുത്. ആ മനുഷ്യൻ തിരിഞ്ഞു നിന്നിട്ട് ആ മനുഷ്യനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളുടെ ജോലി നോക്കിക്കൊള്ളൂ. എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യാതിരിക്കണമെന്നും എനിക്കറിയാം. അങ്ങനെ ആ വേലിയേറ്റം അവനെ പിടികൂടി. അത് നാം ചിന്തിക്കുന്നതിലും താമസിച്ചായിരിക്കാം. അത് നിങ്ങളെ പിടികൂടും. ഇനി മുമ്പോട്ട് പോകരുത്. ജനങ്ങളെ, അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ഞാൻ ദൈവത്തിന്റെ ഒരു വേലക്കാരനാണെന്ന് നിങ്ങൾ എന്നെ എപ്പോഴും വിശ്വസിച്ചിരിക്കുന്നതിനാൽ ഈ രാവിലെ നേരം എന്റെ വാക്കുകളെ സ്വീകരിക്കുവിൻ. ഒരുപക്ഷെ അതിനിപ്പോൾ തന്നെ വൈകിപ്പോയേക്കാം. അനേകം വേദവാക്യങ്ങൾ അപ്രകാരം അത് കാണിച്ചു തരുന്നു. ഇപ്പോൾ ഓർമ്മിക്കുക, അത് അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ നോക്കൂ, ഏകദേശം 10 പേജുകളോളം എന്റെ കുറിപ്പുകൾ ഞാൻ വിട്ടുകളഞ്ഞു. അതേക്കുറിച്ച് നിങ്ങളോട് പറയുവാൻ എനിക്ക് ഭയമായിരുന്നു. ശ്രീമാൻ വുഡ്സും ശ്രീമതി വുഡ്സും അതിന് സാക്ഷികളാണ്. ഇന്ന് രാവിലെ ഞാൻ അവരെ കാണുവാനായി ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കത് ജനങ്ങളോട് പറയുവാൻ കഴിയുകയില്ല. എനിക്കത് കഴിയുകയില്ല. ഞാൻ ഇത്രയും വേദവാക്യങ്ങൾ അവർക്ക് നൽകിയിട്ട് അത് അവർക്കായി വിട്ടുകൊടുക്കും. എന്തുകൊണ്ടെന്നാൽ അതെല്ലാം ടേപ്പ് ചെയ്യപ്പെടുവാൻ പോവുകയാണ്. അത് പോകും. ഈ സന്ദേശത്തെ ജനങ്ങൾ പരിഹസിക്കും. അത് സാരമില്ല. ഈ ദിവസങ്ങളിലൊന്നിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞു വരുന്നതിന് ഒരുപക്ഷെ താമസിച്ചു പോയേക്കാം. അങ്ങനെ തന്നെ തുടർന്നു കൊള്ളുവിൻ. ഒരു സഭയുടെ അംഗമായി മാത്രം ഇരുന്നു കൊള്ളുക. നിങ്ങളുടെ തലമുടി മുറിച്ചുകൊള്ളുവിൻ. നിങ്ങളുടെ മുഖത്ത് ചായം തേച്ചുകൊള്ളുക. നിങ്ങൾ അങ്ങനെ തന്നെ തുടർന്ന് ചെയ്തു കൊള്ളുവിൻ. എന്നിട്ട് വേണമെങ്കിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനവും ഏറ്റുകൊള്ളുവിൻ. അതിനെ 3 ദൈവങ്ങളാക്കി മാറ്റി വിഗ്രഹാരാധനക്കാരെ തീർന്നുകൊള്ളുവിൻ. അങ്ങനെ തന്നെ തുടർന്നുകൊള്ളുവിൻ. നിങ്ങളുടെ സംഘടനയോട് പറ്റിച്ചേർന്ന് നിന്നുകൊള്ളുക. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തുകൊള്ളുക. ഞാൻ ആത്മാവിൽ നൃത്തം ചെയ്തു. ഞാൻ അന്യഭാഷ സംസാരിച്ചു. എനിക്കത് കിട്ടിയെന്നെല്ലാം പറഞ്ഞുകൊള്ളുവിൻ. പിശാചുക്കൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മന്ത്രവാദിനികൾ അന്യഭാഷയിൽ സംസാരിക്കുന്നതും അത് വ്യാഖ്യാനിക്കുന്നതും അവർ അജ്ഞാതമായ ഭാഷയിൽ എഴുതുന്നതും വ്യാഖ്യാനിക്കുന്നതുമെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഒരു മനുഷ്യ തലയോട്ടിയിൽ രക്തമൊഴിച്ചു കുടിക്കുകയും പിശാചുക്കളെ വിളിച്ചു വരുത്തുകയും ചെയ്തിട്ട് ആത്മാവിൽ നൃത്തം ചെയ്യും. മുഹമ്മദിയർ ആത്മാവിൽ നൃത്തം ചെയ്തുകൊണ്ട് കണ്ണാടി ചില്ലുകളെടുത്ത് തങ്ങളുടെ വിരലുകളെ കീറും. അറ്റം കൂർത്ത ഒരു വലിയ ഇരുമ്പ് കമ്പിയെടുത്ത് അത് മുഖത്തിന്റെ ഒരു വശത്തുകൂടി കയറ്റി മറ്റേ വശത്തുകൂടി വലിച്ചെടുക്കും. ഒരു തുള്ളി രക്തം പോലും വരാതെ തന്നെ ഇത് ചെയ്യും. ഇന്ത്യക്കാർ 3 അടി താഴ്ചയും 3-4 അടി വീതിയുമുള്ള തീക്കുണ്ടത്തിന് മുകളിലൂടെ നഗ്നപാദരായി നടക്കും. അതിൽ നിറച്ചിരിക്കുന്നതായ കൽക്കരി അത് ചുട്ടുപഴുക്കുന്നതുവരെ കാറ്റൂട്ടിക്കൊടുക്കും. എങ്കിലും ഒരു ചെറിയ പൊള്ളൽ പോലും അവരുടെ പാദത്തിൽ ഏൽക്കില്ല. ഇവരെല്ലാം യേശു ക്രിസ്തു ഉണ്ടെന്ന് പോലും വിശ്വസിക്കുന്നവരല്ല. അല്ല അല്ല സ്നേഹിതരെ, വചനമാണത് പറയുന്നത്. ജനങ്ങളും വചനവും ഒന്നായി തീരണം. യേശുവും വചനവും ഒന്നായിരുന്നു. അവൻ വചനമായിരുന്നു. യേശു മനുഷ്യനിൽ ജീവിച്ചപ്പോൾ ആ മനുഷ്യനും വചനവും ഒന്നായി തീർന്നു. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആരാണെന്ന് പറയുന്നു. നാം ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ദൈവത്തിന്റെ കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് ഈ രാവിലെ സമയം ഞാൻ എങ്ങനെ കാണപ്പെടുന്നുവെന്ന് നോക്കുവി.
children today, I say unto thee, yea, even I, the Almighty God, have looked upon the earth today. I have seen the evil that this creation has been brought to. Yea, I see the sin that man this day is wallowing within. Yea, dost thou not know that I have done a great thing for thee? Yea, I have sent forth a man in this last day. Yea, that he might be a mouthpiece unto this generation. But I say unto thee this day, my people, many have scoffed at his name. Yea, they have turned their backs upon the things that he has spoke. But I say unto thee, those that shall hear these words, I shall cause great blessings to all the people, for I am the Almighty God. I shall reward this day for those that shall sincerely receive these words.
Wandered far away from God, now I'm coming.
Prarthikya, ningal eppozhengilum prarthichittengil prarthikya. നിങ്ങൾ തുടർച്ചയായി പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പാപം മൂലം കറുത്തുപോയ ഒരു സ്ഥാനം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പോഴാകുന്നു അത് നീക്കിക്കളയാനുള്ള സമയം. കൃപ ശേഷിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെയാകുന്നു. അങ്ങനെയാകുന്നില്ല എന്ന് ഞാൻ ആശിക്കുന്നു. അങ്ങനെയല്ല എന്ന് ഞാൻ ആശിക്കുന്നു. എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായിരിക്കാനുള്ള സാധ്യതയില്ലേ? ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മധ്യത്തിൽ എന്താണ് പറഞ്ഞതെന്ന് ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് വേണ്ടി പറയപ്പെട്ട ഒരു ശബ്ദമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കറുപ്പുണ്ടെങ്കിൽ ഞങ്ങൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഈ വേദിയുടെ അടുക്കലേക്ക് ഇപ്പോൾ തന്നെ കടന്നു വരികയില്ലേ? ഇപ്പോൾ തന്നെ തളർന്ന മനസ്സും പാപക്കറയും നിങ്ങളുണ്ടെങ്കിൽ അതിനെ ഇനിയും നീട്ടിവെക്കരുത്. അതങ്ങനെയല്ല എന്ന് ആശിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒരു ദിവസം കൃപയെടുക്കപ്പെടും. അതൊരു പക്ഷെ ഇന്ന് തന്നെ ആയിരിക്കാം. നിങ്ങളുടെ മൂക്കിൽ ശ്വാസമുള്ള ഈ നേരത്തിൽ തന്നെ ഈ ടേപ്പുകൾ കേൾക്കുന്ന ആളുകൾ ഇവിടെ എന്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം കാണുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ജനങ്ങൾ ഓരോരുത്തരുടെ മേൽ ഓരോരുത്തരായി വന്ന് വീണു തുടങ്ങി ഞെരുകിയിരിക്കുന്നു. അവർ നിലവിളിച്ചുകൊണ്ട് എല്ലായിടങ്ങളിൽ നിന്നും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഞാനൊരു ബാലനായിരുന്നപ്പോൾ കണ്ട ദർശനം, അത് ഈ സമയമാണോ? ഇതാണോ അതിന്റെ സമയം? ഇതാണോ അതിന്റെ സമയം? ക്ഷീണിച്ച നോട്ടവും മ്ലാനമുഖവുമായി അവർ നരകം ഇവിടെ ഭൂമിയിൽ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നുവോ? വേദിയും നടപ്പാതകളുമെല്ലാം ഇപ്പോൾ തന്നെ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നൂറുകണക്കിനുള്ള ഈ ആളുകളിൽ ആർക്കെങ്കിലും വേദിയിലേക്കോ നടപ്പാതയിലേക്കോ വരാൻ കഴിയുന്നില്ലെങ്കിൽ അവർ എഴുന്നേറ്റ് നിൽക്കുക. ഞാൻ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുക. എന്തുകൊണ്ടെന്നാൽ ജനങ്ങൾ അതറിയണം. അല്ലെങ്കിൽ മുട്ടുകുത്തിക്കുകയോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയോ ചെയ്യുക. ഓ ദൈവമേ, ഇപ്പോൾ ആരെങ്കിലും ഇരിക്കുന്നതായി നിങ്ങൾക്ക് കാണുവാൻ കഴിയുകയില്ല. ജനങ്ങൾ എല്ലായിടത്തും എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയട്ടെ. ഞാനിപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങൾ നടക്കുവാൻ ദൈവം അനുവദിക്കാതിരിക്കട്ടെ. ഞാനിത് മനസ്സിലാക്കാൻ ഇടയാക്കട്ടെ. എല്ലാവരും ദൈവത്തിന് ഇടയാകാതിരിക്കട്ടെ. ഇതുവരെയും കടന്നു വരാത്ത ഈ കുട്ടികൾ എനിക്കുമുണ്ട്. എനിക്ക് രണ്ട് പെൺമക്കളും ഒരു മകനുമുണ്ട്. എനിക്ക് സഹോദരന്മാരുണ്ട്. എനിക്ക് എന്റെ സ്വന്തം ആളുകളുണ്ട്. അവരാരും ഇതുവരെയും അകത്തായിട്ടില്ല. കൃപ നമ്മെ വിട്ടുപോയിരിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ദൈവം അതിനിടയാകാതിരിക്കട്ടെ. ഇവയെല്ലാം ഞാൻ സങ്കല്പിക്കുകയായിരിക്കാം. കർത്താവെ, ഇനിയും നിന്റെ കൃപ ശേഷിച്ചിട്ടുണ്ടോ? കർത്താവെ, ആ കാര്യത്തിൽ ഞാൻ പറഞ്ഞ തെറ്റായിരിക്കട്ടെ, അങ്ങനെ അല്ലാതായിരിക്കട്ടെ. അതങ്ങനെ ആയിക്കൊണ്ട് ജനങ്ങൾ ഇനിയും രക്ഷപ്പെടുമാറാകട്ടെ. കർത്താവെ, അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ഈ സദസ്സിനെ അവിടത്തേക്കായി ഇപ്പോൾ സമർപ്പിക്കുകയും ചെയ്യുന്നു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന രീതിയിൽ എല്ലാവരും ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും, അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, എന്നാൽ അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കുകയും. ഇത് സത്യമായിരുന്നെങ്കിൽ നാം എന്ത് ചെയ്യുമായിരുന്നു? സ്നേഹിതരെ, നാം എന്ത് ചെയ്യുമായിരുന്നു? നാം എന്ത് ചെയ്യുമായിരുന്നു? എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ആകട്ടെ. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കുകയും.
words of love. Oh Lord, I'm coming.
കർത്താവേ, അത് ചെയ്യുവാൻ ഞാൻ വളരെ നാളുകൾക്ക് മുമ്പേ ആഗ്രഹിച്ചിരുന്നു. കർത്താവേ, ഞാൻ വളരെയധികം കാത്തിരുന്നുവോ? അത് തീർന്നു കഴിഞ്ഞിരുന്നുവോ? ഓ ദൈവമേ, നിന്റെ സ്നേഹത്തിന്റെ കരങ്ങൾ തുറന്ന് എന്നെ സ്വീകരിച്ചാലും കർത്താവേ, എന്റെ ഹൃദയത്തിന് അതിനായി കേഴുന്ന എന്തോ ചിലതുണ്ട്. ഒരിക്കൽ കൂടി കരങ്ങൾ തുറന്നു തരിക. എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ കർത്താവേ, എന്നോട് സംസാരിക്കണമേ. അത് ഞാനിപ്പോൾ തന്നെ സ്വീകരിക്കട്ടെ. ദൈവമേ, ദയവായി അങ്ങനെ ചെയ്യണമേ. അവർ യേശുവിനെ തിരിച്ചറിയുമ്പോൾ ഓരോരുത്തരും തന്റെ ഏകപുത്രൻ കൊല്ലപ്പെട്ടതുപോലെ ദുഃഖിച്ചു കരയുമെന്ന് വേദപുസ്തകം പറയുന്നു. വെളിയിൽ കാറുകളിൽ നിന്ന് റേഡിയോ വഴി പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നവരെ, കെട്ടിടത്തിന് ചുറ്റും നിൽക്കുന്നവരെ, നിങ്ങൾ നിങ്ങളുടെ തലകൾ ഈ കെട്ടിടത്തിന് നേരെ ചായച്ച് കർത്താവായ ദൈവമേ, എന്നോട് കരുണയുണ്ടാകണമെന്ന് പറയുവീൻ. സ്നേഹിതരെ, തികഞ്ഞ ആത്മാർത്ഥതയോടെ ഇരിക്കുവീൻ. നാം ഏത് സമയത്തിനാണ് ജീവിക്കുന്നതെന്ന് ചിന്തിക്കുക. നാം ഇപ്പോൾ എവിടെയാകുന്നു? കർത്താവായ യേശുവേ, എനിക്കറിയാവുന്നതുപോലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെ പറയണമെന്ന് എനിക്കറിയാവുന്നതുപോലെ ഞാൻ പറഞ്ഞിരിക്കുന്നു. ദൈവമേ, അനുവദിക്കണമേ. കൃപയുടെ വാതിലുകൾ ഇപ്പോഴും തുറക്കപ്പെട്ടിരിക്കുകയാണല്ലോ. നൂറുകണക്കിനുള്ള ഇവർ നിന്നെ അന്വേഷിച്ചുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്നു. അവരുടെ പാപക്കറയെല്ലാം എടുത്ത് അവിടെ നിന്ന് എടുത്തു കളഞ്ഞ് കർത്താവേ, നീ ഇന്നവരെ നിനക്കായി എടുത്ത് ഏറ്റെടുക്കണമേ. ഇതാരോ ഒരാൾ സംസാരിക്കുന്നത് കൊണ്ട് മാത്രമല്ല, തിരുവചനം തന്നെയാണ് ഞങ്ങളെ ഈ സമയത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പൂർണ്ണ ഹൃദയത്തോടെ അപേക്ഷിക്കുന്നു. ഞാനൊരു ബാലനായിരുന്നപ്പോൾ എനിക്കുണ്ടായ ദർശനത്തിൽ കണ്ട പോലെ ആ മനുഷ്യരെ ഈ നിലയിൽ കണ്ടപ്പോൾ, നിന്റെ കരുണ ഈ ഭൂമിയിൽ നിന്ന് മായ്ച്ചു കളഞ്ഞ് നരകം തന്നെ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ് എന്ന് ഞാൻ ചിന്തിച്ചു പോയി. കർത്താവേ, ജനങ്ങൾ ഈ ഭീഭത്സമായ അവസ്ഥയിലായിരിക്കുന്നു. ഓ സർവശക്തനായ ദൈവമേ, ഈ തിരഞ്ഞെടുക്കപ്പെട്ട സഭയുടെ മേൽ നിന്റെ അനുഗ്രഹങ്ങളെ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ലോത്തിനുണ്ടായിരുന്നതുപോലെ, നോഹയ്ക്കുണ്ടായിരുന്നതുപോലെ, യേശുവിനുണ്ടായിരുന്നതുപോലെ, സാക്ഷ്യത്തിന്റെ ഒരു ശുശ്രൂഷ നിത്യമായി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഏറ്റുകൊള്ളുവാൻ ഇടയാക്കണമേ. അവർ ദൈവത്തിന്റെ രാജ്യത്തിൽ സ്വയം മുദ്രയിടപ്പെട്ട് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്തവനാണെന്ന സാക്ഷ്യം ക്രിസ്തുവിനായി നൽകാൻ ഇടയാക്കണമേ. കർത്താവേ, നൽകണമേ. ഞങ്ങളുടെ അപേക്ഷകളെല്ലാം അവിടുന്ന് സ്വീകരിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ആ വിധത്തിൽ തന്നെ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ധൃതിയിലൊന്നും ചെയ്യരുത്. നിങ്ങൾ ധൃതിയിലൊന്നും ചെയ്യരുത്. ജീവന്റെ പുസ്തകത്തിലെ അവസാന പേരായിരിക്കാം നിങ്ങളുടേതെങ്കിലോ. സഹോദരൻ നെവിലെ, നിങ്ങൾ അവർക്ക് വേണ്ടി അവിടേക്ക് പോയി പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ നിങ്ങളോടുകൂടി പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ പാടുന്നതായിരിക്കും.
My God, today from the depths of our soul we cry unto thee, Lord, in behalf not only of ourselves but one another. Let this, our God, be the time this morning, Father, when thou shalt, if thou hast yet extended mercy, Father, let it be that these who have this day forsaken all of their pride, fancy, and other things, Lord Jesus, today we pray that thou be granted that the ones that are kneeling and bowing their head all over this building, oh God, let that voice from heaven speak this morning. Give an assurance, Lord. Let these men that are dying, men and women, Jesus, let us have this day the consolation of that witness coming down. In the name of Jesus Christ, we are pleading, Lord, if there be yet and an extension of mercy through the blood. Let it be upon each one this night, according to their coming. May it be so today, and may each one, Lord, satisfied this day, that thou being Almighty God, if this be the extension of mercy, let it be unto each one individually. Let it be now, Father, and let the peace of God that has always passed understanding, let it come again to waiting hearts.
Yes, Lord.
Let this be the hour.
Yes.
We believe that you have heard from heaven.
God granted.
Whatever is in store for us, if it be over, then, Lord, we know what the final is.
Yes, Lord.
But if not, let the witness come.
Yes, Lord.
Let these that have come, let them find peace this day through Jesus Christ. In his name we pray.
Lord Jesus, I pray that you'll save
me.
Don't let this happen to my children, Lord.
കർത്താവേ, ഞങ്ങളെ വേഗം നിന്റെ അടുക്കലേക്ക് അടുപ്പിക്കണമേ. കർത്താവേ, അങ്ങനെ ചെയ്യണമേ. ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു, ഞങ്ങൾ നിനക്ക് ആവശ്യമുണ്ട്. പിതാവേ, അങ്ങനെ ആക്കണമേ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ഇപ്പോൾ ആശ്വാസം നൽകട്ടെ. ഈ സമയത്തിൽ ഞങ്ങൾ നിന്റെ സാക്ഷികളായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇത് സംഭവിക്കേണ്ടതാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. ഇത് കാലങ്ങൾ തോറും മുന്നറിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ അടയാളങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ നാം അന്ത്യകാലത്തിലാണെന്നുള്ള യാഥാർത്ഥ്യം നാം അഭിമുഖീകരിക്കുക തന്നെ വേണം. ഈ കാര്യങ്ങൾ സംഭവിക്കുമെന്നത് ഞങ്ങൾക്കറിയാം. ഇതേക്കുറിച്ച് വളരെ വർഷങ്ങളായി ഞങ്ങൾ അറിയിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ അത് നേരെ ഞങ്ങളുടെ വാതിൽക്ക് തന്നെ കാണപ്പെടുന്നു. ദൈവത്തിന്റെ മഹാക്രോധം പരിച്ഛേദനയേൽക്കാത്തവരെയെല്ലാം ഒടുക്കിക്കൊണ്ട് വീതികളിൽ കൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. വാതിലിൽ രക്തമില്ലാതിരുന്നിടത്തെല്ലാം മരണദൂതൻ സന്ദർശിച്ചിരിക്കുന്നുവല്ലോ. അവർ ജീവിച്ചിരിക്കുകയാണെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കൃപയില്ലാത്തവരായി, ദൈവമില്ലാത്തവരായി ഒരിക്കലും രക്ഷപ്പെടുവാൻ കഴിയാത്തവരായിരിക്കുന്നു. ദൈവമേ, ഈ രക്ഷിക്കപ്പെട്ടവർക്കായി ഞങ്ങൾ എത്രമാത്രം നിനക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ രക്തത്തിന്റെ കീഴിൽ അകമയായിരിക്കുന്നത് ഞങ്ങളുടെ ഹൃദയത്തിന് എത്രമാത്രം അനുഗ്രഹീതമായ ഒരു കാര്യമാകുന്നു. അവസാനത്തെ ദൂതൻ രക്തത്തിന്റെ കീഴിലല്ലാത്തവരെ ഓരോരുത്തരെയും കൊന്നുകൊണ്ട് ഈ ദേശത്തിലൂടെ കടന്നുപോകുമ്പോൾ അവരെല്ലാം കൃപയില്ലാതെ തന്നെ മരിച്ചുപോയി. അത് മോശയുടെ അവസാനത്തെ വലിയായിരുന്നു. ആദ്യത്തേത് ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുന്നതായിരുന്നു. രണ്ടാമത്തേത് അവൻ അവരെ വിടുവിക്കാനായി പോയി എന്നതായിരുന്നു. മൂന്നാമത്തേത് അവസാനത്തെ ദൂതായിരുന്നു. അത്ഭുതങ്ങൾ നടക്കപ്പെട്ടിരുന്നു. മോശ വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂടെ വാഗ്ദത്ത് നാട്ടിലേക്കുള്ള പാതയിലായിരുന്നു. ഓ ദൈവമേ, കരുണയുണ്ടാകണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇപ്പോൾ ഇത് ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ, ദൈവത്തിന്റെ കരുണ ലഭിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നവർ, ദൈവത്തിന്റെ രാജ്യത്തിൽ നിങ്ങളുമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ, എങ്ങനെയെങ്കിലും നിങ്ങളും നങ്കൂരം ഉറപ്പിച്ചിരിക്കുന്നവരാണെന്ന് വിശ്വസിക്കുകയും ഒരു ക്രിസ്ത്യാനിയാണെന്ന് ക്രിസ്തുവിൽ വിശ്വസിക്കാനുള്ള വിശ്വാസമുള്ളവരായി വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുകയും ഒരു ക്രിസ്ത്യാനിയാണെന്ന് യാതൊരു സംശയമില്ലാതെ ബോധ്യമായിരിക്കുകയും അങ്ങനെയുള്ളവരായി നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ കൃപ നിങ്ങളുടെ മേൽ നീട്ടപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയും ക്രിസ്ത്യാനിയായി നിങ്ങൾ, രക്തം നിങ്ങളുടെ ഹൃദയത്തിനുമേൽ തളിക്കപ്പെട്ടിരിക്കുകയും എല്ലാ പാപവും ക്ഷമിക്കപ്പെട്ടതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഇത് പറയുവാൻ വളരെ കഠിനമായ ഒരു കാര്യമായിരുന്നു. എല്ലാ സ്ഥലത്തും ജനങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത് കാണുന്നതിൽ ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. ഈ കാര്യം എങ്ങനെയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ അത് ആ വിധത്തിലാകേണ്ടതായിട്ടുണ്ട്. അതങ്ങനെ തന്നെ വരണം. അതൊരു പക്ഷേ ഇപ്പോഴായിരിക്കാം. എല്ലാ വിധത്തിലും ലോകം അതിന്റെ സ്വന്തം വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങൾ ഇപ്പോഴും വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കും. അവർ ഇനിയും നിലവിളിച്ച് കരയും. എന്നാൽ ഒരു ഗുണവും ഉണ്ടാകില്ല. അത് പോയിക്കഴിഞ്ഞിരിക്കും. അത് തീർന്നു കഴിഞ്ഞിരിക്കും. അതിനുശേഷം കരുണയുണ്ടായിരിക്കില്ല. അതോർത്തുകൊള്ളുക, ദേവാലയത്തിലെ പരിശുദ്ധ സ്ഥലം പുക കൊണ്ട് നിറഞ്ഞു. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനി നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ ശുദ്ധീകരിക്കട്ടെ. ഉഞ്ഞാട് പുസ്തകം എടുത്തു കഴിയുമ്പോൾ പിന്നെ ഇനിയും കൃപയില്ല. അത് തീർന്നു കഴിഞ്ഞു അത്രമാത്രം. അതിപ്പോൾ തന്നെയാണ് എന്നതുപോലെ തോന്നിപ്പിക്കുന്നു. ഒരുപക്ഷെ അത് മറ്റൊരു ദിവസമായിരിക്കാം. ചിലപ്പോൾ അത് ഇന്നായിരിക്കാം, അല്ലെങ്കിൽ നാളെ ആയിരിക്കാം. അവസാനം ഒരുപക്ഷെ ഇന്ന് രാത്രിയായിരിക്കാം അവസാന രാത്രി. ഒരുപക്ഷെ ഇത് അവസാന വർഷമായിരിക്കാം. എനിക്കറിഞ്ഞുകൂടാ സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, എനിക്കറിഞ്ഞുകൂടാ എന്ന് അതൊരിക്കലും പറയപ്പെടുകയില്ല. എന്നാൽ ദൈവം ജീവപുസ്തകത്തിലെ അവസാന പേരുകാരനെയും എടുത്ത് വീണ്ടെടുത്ത് കഴിയുമ്പോൾ എല്ലാം തീർന്നു കഴിയും.
അതിനുശേഷം യാതൊരു പ്രകാരത്തിലും വേറെ ആരും ഉണ്ടായിരിക്കില്ല, അങ്ങനെ ഉണ്ടായിരിക്കാൻ സാധ്യമല്ല. അത്രമാത്രം അത് തീർന്നു കഴിഞ്ഞിരിക്കും. അത് സത്യമാണെന്ന് എത്ര പേർക്കറിയാം? അത് സത്യമാണ്. എനിക്ക് തോന്നുന്നത് ഇത്രയും വർഷങ്ങൾ ഞാൻ പ്രസംഗിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുള്ള ഈ സഭയ്ക്ക് പ്രതിഫലത്തിന്റെ ഇച്ഛയില്ലാതെ ഒരു ദൂത് ഞാൻ നൽകിയിരിക്കുന്നു. നിങ്ങളത് മനസ്സിലാക്കുന്നതിനായി ഞാൻ പറയുകയാണ്, പ്രതിഫലത്തിന്റെ ഇച്ഛയില്ലാത്ത ഒരു രൂപത്തിലായിരിക്കുന്നു എന്ന് ഓർക്കുക. കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, അത് നിങ്ങളെ ഇളക്കി മറിച്ച് നുറുങ്ങുകളാക്കുമായിരുന്നു. എന്നാൽ അവ ഞാൻ വിട്ടുകളഞ്ഞു. അവയെക്കുറിച്ച് പറയേണ്ട എന്ന് എനിക്ക് തോന്നി. എന്തുകൊണ്ടെന്നാൽ എനിക്കത് തീർച്ചയല്ലായിരുന്നു. ഞാൻ നടക്കുന്ന പാത എനിക്ക് നിശ്ചയമല്ലാതിരിക്കുന്നുവെങ്കിൽ ഞാൻ സാവകാശമായി നടക്കും. അത് നിങ്ങളോട് പറയുകയാണ്. ശ്രദ്ധിക്കൂ, നിങ്ങൾ സന്തോഷവാനല്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനേക്കാളും വലിയൊരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുള്ളതായി നിങ്ങൾക്ക് ഓർക്കുവാൻ കഴിയുമോ? ഇപ്പോൾ അതെല്ലാം തീർന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? അത് തീർന്നു കഴിഞ്ഞെങ്കിലോ? നിങ്ങൾ പറഞ്ഞേക്കാം, ഓ സഹോദരൻ ബ്രഹാം, ഒരുപക്ഷെ അതെ, എനിക്കറിയാം. അവർക്കത് അങ്ങനെ തന്നെ പോകുവാൻ കഴിയും. അവർ ഓരോ കാലത്തിലും അത് ചെയ്ത് ഞാനത് വിശദീകരിക്കുകയും തിരുവചനം കൊണ്ട് തെളിയിക്കുകയും ചെയ്തു കഴിഞ്ഞു. ലോകം തുടർച്ചയായി അതുപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അത് തീർന്നു കഴിഞ്ഞു. നോക്കൂ, പ്രസംഗത്തിന്റെ ഭോഷത്വം നഷ്ടപ്പെട്ടവരെ രക്ഷിക്കുന്നു. മനുഷ്യനത് ഭോഷത്വമാണ്, എന്നാൽ അത് ദൈവത്തിന്റെ ജ്ഞാനമാകുന്നു. ദൈവം ആത്മാവാകുന്നു. ആത്മീയമായ വഴികളിലൂടെയാണ് അവൻ പ്രവർത്തിക്കുന്നത്. അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് അത്ഭുതകരമായ വഴികളിൽ കൂടെയാണ്. നാം എല്ലാവരും മനുഷ്യരാണ്. നമുക്കൊരു അവസാനമുണ്ട്. നമുക്കൊന്നും അറിഞ്ഞുകൂടാ. നമുക്ക് കാണാൻ കഴിയുന്നത് മാത്രമാണ് നാം നോക്കുന്നത്. എന്നാൽ നമ്മിൽ എന്തോ ചിലതുണ്ട്. നിങ്ങൾ ഈ മുറി വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും പകൽ വെളിച്ചം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ മുറിയിൽ നിന്ന് സൂര്യപ്രകാശത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നറിയും. അത് ചെറിയ ചൂടുള്ളതാണ്. നിങ്ങൾക്കത് അനുഭവിച്ചറിയാൻ കഴിയും. അതെടുത്ത് പറയുന്നതിനുള്ള ഇന്ദ്രിയം നിങ്ങളുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ തന്നെയും അതല്ലെങ്കിൽ അത് കാണുന്നതിന് നിങ്ങളുടെ കാഴ്ചയുടെ ഇന്ദ്രിയം ഇല്ലാതിരുന്നാൽ തന്നെയും നിങ്ങളതറിയും. നിങ്ങൾക്ക് ഹരിതവൃക്ഷങ്ങളും പ്രകൃതിയും കാണുവാൻ ഒരു നിവൃത്തിയുമില്ല. നിങ്ങൾക്ക് കാഴ്ചയില്ലെന്നിരിക്കട്ടെ, ആർക്കും കാഴ്ചയില്ലെന്നിരിക്കട്ടെ, എന്നിരുന്നാലും നിങ്ങൾ ഏതോ ഒന്നിന്റെ സാന്നിധ്യത്തിലായിരുന്നുവെന്ന് നിങ്ങളറിയും. നിങ്ങളുടെ ആന്തരിക പ്രചോദനം അത് നിങ്ങളോട് പറയും. നിങ്ങൾക്കതറിയാം. ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്നുവെങ്കിൽ, അതായത് അത് സൂര്യനാണ്, അത് പ്രതിഫലിപ്പിക്കുന്നു, വസ്തുക്കളെ അത് കാണിച്ചു തരുന്നു. നിങ്ങൾക്ക് അതവിടെ ഉണ്ടെന്നറിയും. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ അത് അനുഭവിച്ചറിയുന്നത് കൊണ്ട് നിങ്ങൾക്ക് അതവിടെ ഉണ്ടെന്നറിയാൻ സാധിക്കും. അത് ശരിയല്ലേ? അതുപോലെ തന്നെ ക്രിസ്തു ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയാം. ഒരുപക്ഷെ നിങ്ങളവനെ നിങ്ങളുടെ കണ്ണുകളാൽ കാണുന്നില്ലായിരിക്കാം, ചിലപ്പോൾ കാണുന്നില്ലായിരിക്കാം. നിങ്ങൾ കാണുന്നില്ലെങ്കിലും ഒരു ദർശനത്തിലൂടെ ഞാൻ പറയുന്നു, അവൻ ഇവിടെയുണ്ട്. നാം അത് അനുഭവത്തിലൂടെ അറിയുന്നു. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് പറയാൻ കഴിയാത്ത എന്തോ ഒന്ന് ഇവിടെയുണ്ടെന്ന് നമുക്കറിയാം. ക്രിസ്തു ഇവിടെ ഉണ്ടെന്നുള്ളത് ആത്മാവാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അവൻ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന പ്രചോദനം മൂലം ഞാൻ അറിയുന്നു. അതുപോലെ തന്നെ നമ്മുടെ പേരുകൾ അവന്റെ പുസ്തകത്തിലുമുണ്ടെന്ന് ഞാൻ അറിയുന്നു. കുഞ്ഞാടിന്റെ രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നു എന്ന് എനിക്കറിയാം. ഓ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ കെട്ടുന്ന ബന്ധങ്ങൾ വാഴ്ത്തപ്പെടട്ടെ. ഐക്യമനസ്സാലുള്ള കൂട്ടായ്മ മേലെയുള്ളതുപോലെയാകുന്നു. ഓരോരുത്തരോടും എപ്പോഴും നമുക്ക് അങ്ങനെ തന്നെ തോന്നണം. അങ്ങനെ തന്നെ നമുക്ക് തോന്നിയിരിക്കണം. എന്തുകൊണ്ടെന്നാൽ നാം അന്യോന്യം സ്നേഹിക്കുന്നതിനാൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നു. നിങ്ങൾ കാണുന്ന സഹോദരനെ വെറുക്കുകയും അതേസമയം കാണാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? നാം അന്യോന്യം സ്നേഹിക്കണം. ശത്രുക്കളെ തന്റെ സ്നേഹിതന്മാരാക്കുവാനായി സ്വന്തം ജീവനെ ശത്രുക്കൾക്ക് വേണ്ടി വെച്ചുകൊടുത്ത സ്നേഹം പോലൊരു വലിയ സ്നേഹം ഏതൊരു മനുഷ്യനിലുമില്ല. ഹോ ക്രിസ്തുവിൻ സ്നേഹം എന്ന ഗാനം നിങ്ങൾക്കറിയാമോ? അത് അത്ഭുതകരമായിരിക്കുന്നില്ലേ? സഹോദരി, ആ പാട്ടിന്റെ ശ്രുതി ഒന്ന് കൊടുക്കില്ലേ? അതൊരു മിനിറ്റ് അതുപോലെ തന്നെ പാടിക്കൊണ്ടിരിക്കട്ടെ. അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? നഷ്ടപ്പെട്ടവരോട് പ്രസംഗിക്കാനായി മൂന്നാമത്തെ വലി ഇപ്പോൾ വരികയാണെങ്കിൽ എന്തായിരിക്കും? എല്ലാ മുന്നടയാളങ്ങളും ഇപ്പോൾ വെളിപ്പെടുത്തുകയാണെങ്കിൽ എന്തായിരിക്കും? നാം അകമേ ആയിരിക്കുന്നു. അത് അത്ഭുതകരമായിരിക്കുന്നില്ലേ? എത്ര നല്ല കൂട്ടായ്മയാകുന്നു. എന്തായിരുന്നു അത്? ഏക ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധത്താലുള്ള കൂട്ടായ്മയാകുന്നു. നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം നടക്കണമേ. ദൈവമേ ഇത് ചെയ്യൂ അത് ചെയ്യൂ എന്ന് പറഞ്ഞ് നാം ദൈവത്തെ നാം പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു ഭാഗ്യം വരുത്തുന്ന കുട്ടിയെ പോലെ എന്തുവാക്കാൻ ശ്രമിക്കുകയാണ്? നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പ്രാർത്ഥിക്കാനായി യേശു പറഞ്ഞു. അപ്പോൾ സ്വർഗം നമ്മുടെ അടുക്കലേക്കും നാം സ്വർഗത്തിലേക്കും എടുക്കപ്പെട്ടിരിക്കുകയും നാം സ്വർഗീയ സ്ഥാനങ്ങളിൽ ക്രിസ്തുയേശുവിനോടൊപ്പം ഇരിക്കുന്നു. യേശുക്രിസ്തു ദൈവപുത്രനെന്നും അവൻ നമ്മെ വീണ്ടെടുക്കുന്നുവെന്നുമുള്ള സത്യമായ ഈ സന്ദേശത്തെ നാം എല്ലാവരും വിശ്വസിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടക്കിക്കൊണ്ട് നമ്മുടെ കൈകളെ ഇത് പാടുമ്പോൾ നമുക്ക് ഉയർത്താം. ഇപ്പോൾ ഒരു ചിരി പോലും പാടില്ല. ഇത് ചിരിക്കുന്ന സമയമല്ല. ആഴമേഴി ആത്മാർത്ഥതയോടെ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആരുടെയെങ്കിലും കൈപിടിച്ച് കുലുക്കിക്കൊണ്ട് ക്രൈസ്തവനെ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥതയോട് പറയുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദരൻ നെവിലെ 59 വയസ്സായിരിക്കുന്നു. വളരെ നീണ്ട വഴിയായിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹോദര. ഇപ്പോൾ നമ്മുടെ കൈകളെ അറിവിലേക്ക് ഉയർത്താം. ഇപ്പോൾ നാം ഒരുമിച്ച് ഭാവിയിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ, അത് തീർന്നു കഴിഞ്ഞോ എന്നും അറിയാതെ ഈ നിമിഷം ഒരുമിച്ച് നമ്മുടെ തലകളെ വണങ്ങാം. എനിക്കറിയില്ല, എനിക്ക് പറയാൻ കഴിയില്ല, എനിക്കറിയില്ല, എനിക്ക് പറയാൻ കഴിയില്ല. എന്നാൽ ഇന്ന് രാവിലെ വെളിപ്പെട്ട വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കർത്താവ് നമ്മോട് പറഞ്ഞ പ്രകാരം നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെയാണെങ്കിൽ തന്നെയും നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടമാകണമേ. നമുക്കത് ഒരുമിച്ച് ചെയ്യാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, നിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. ഇപ്പോൾ നമ്മുടെ തലകളെ വണങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ അവർ കീർത്തന പാടി പുറപ്പെട്ടുപോയി എന്ന് വേദപുസ്തകം പറയുന്നു. ഓർക്കുക, തിരുവെഴുത്തിൽ അവർ അത് ചെയ്യുമ്പോൾ അതിന്റെ കാരണം അവർ കർത്താവിന്റെ ശുശ്രൂഷയുടെ രണ്ടാം വലിയെ ക്രൂശിക്കുകയും പിന്നെ മൂന്നാം വലി ആരംഭിക്കുന്നതിന് തയ്യാറുമായിരുന്നു. അതിന്റെ കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം അവൻ നരകത്തിലേക്ക് ഇറങ്ങി കൃപ തള്ളിക്കളഞ്ഞിട്ട് നഷ്ടപ്പെട്ടവരോട് പ്രസംഗിച്ചു, വിശ്വാസത്താൽ ഞാൻ നിന്നെ നോക്കുന്നു എന്ന് രാഗമിടുക. Darkness. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും അവന്റെ പുത്രനെയും കൃപയെ നിങ്ങളുടെ മേൽ തിളങ്ങാനും ഇടയാക്കണമേ. കർത്താവ് നിങ്ങൾക്ക് നിത്യജീവനെ തരികയും ഈ ലോകത്തിൽ നിങ്ങളോടുകൂടെ ആയിരിക്കുകയും കൂടാതെ ഇതിനുശേഷം വരുവാനുള്ള ലോകത്തിലുമായിരിക്കട്ടെ. നിത്യജീവനിൽ നിങ്ങൾ അവനെ വരുവാനുള്ള അനന്തമായ കാലങ്ങളിൽ കൂടെ സേവ ചെയ്യാനിടയാകട്ടെ. ഇതാ സമയമായിരിക്കുകയും നാം ആ സ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുകയും ചെയ്തിരിക്കുന്നുവെങ്കിൽ ഞാൻ എന്താണ് പ്രസംഗിച്ചതെന്നുള്ളതിനെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. ഞാൻ ദർശനത്തിൽ കണ്ട പ്രകാരം ഓരോ ശുശ്രൂഷകനും തന്റെ സഭയോടൊപ്പം നിന്നുകൊണ്ട് ന്യായം വിധിക്കപ്പെടണമെങ്കിൽ ഞാൻ പ്രസംഗിച്ച സുവിശേഷത്തിനു വേണ്ടി ഞാൻ നന്ദിയുള്ളവനായിരിക്കുന്നു. കാരണം ഇതേ സുവിശേഷം തന്നെയാണ് പൗലോസും ബാക്കിയുള്ളവരും പ്രസംഗിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സന്തോഷവാനാകുന്നു. ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നതിൽ ഞാൻ നിങ്ങളോടുകൂടെ സന്തോഷവാനാകുന്നു. അവനെ സ്നേഹിക്കുകയും അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഞാൻ നിങ്ങളെ ഇന്ന് ഉച്ചയ്ക്ക് 7 മണിക്ക് ഇവിടെ ഈ പള്ളിയിൽ വെച്ച് തന്നെ കാണുന്നതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് പിരിഞ്ഞു പോകാവുന്നതാണ്.